ഈ അത്ഭുതകരമായ പാട്ടുകളെയും അത് പാടിക്കേൾക്കുകയും ചെയ്യുമ്പോൾ പഴയ സമയത്തെക്കുറിച്ച് ചിന്തിക്കുകയും ദീർഘസമയമായി കാണാതിരുന്ന മുഖങ്ങളെ കാണുകയും ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചൊരു പ്രത്യേകതയുണ്ടായിട്ട് തിരികെ സഭയിലെത്തുന്നത് ഒരു യാഥാർത്ഥ്യമാകുന്നു. നിങ്ങളപ്രകാരം ചിന്തിക്കുന്നില്ലേ? നന്നായിരിക്കുന്നു. എനിക്ക് കുറച്ച് സമയങ്ങളായിട്ട് ഒരു പഴയ സുഹൃത്തിനെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഓ, കൈവീശി കാണിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഊഹിക്കുന്നു. ജിം പോൾ എന്ന ഈ വ്യക്തിയുമായിട്ട് ഞാൻ ബാലനായിരുന്നപ്പോൾ തൊട്ട് ഓടിക്കളിച്ചിരിക്കുകയും എന്നാൽ വർഷങ്ങളോളമായി ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എന്റെ വീട്ടിലെത്തുകയും അതിന്റെ വിവാഹത്തിന് ശേഷം ഈ സ്ഥലത്ത് വെച്ച് ആദ്യമായിട്ടായിരുന്നു. ശ്രീമതി വുഡ്സ് അദ്ദേഹത്തെ പ്രസംഗം കേൾക്കുന്നതിനായി ക്ഷണിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, കൊള്ളാം, ഞാൻ എല്ലായ്പ്പോഴും അദ്ദേഹത്തെ കേട്ടിരുന്നു.
We used to walk together hunting and so forth and we eat it and
അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചായിരുന്ന സമയത്ത് വേട്ടയ്ക്ക് പോവുകയും മറ്റും ചെയ്തിരുന്നു. അദ്ദേഹം അധികമൊന്നും സംസാരിച്ചിരുന്നില്ല. എല്ലായ്പ്പോഴും എനിക്ക് സംസാരിക്കേണ്ടിയിരുന്നു. നിനക്കൊന്നും പറയാനില്ല എന്ന് ഞാൻ ചോദിച്ചിരുന്നു. നീ മുഴുവൻ സമയം എടുത്തിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ കഴിയും എന്നവൻ ചോദിക്കുമായിരുന്നു. അതുകൊണ്ട് എന്നോടൊപ്പം ഈ രീതിയിൽ അത് കാണപ്പെടുന്നു. സമയം മുഴുവനെടുത്ത് ഒത്തിരി സംസാരിക്കുകയും എന്നാൽ ഒരിടത്തും ചെന്നെത്തുകയും ചെയ്യുന്നില്ല. എന്നാൽ അതിനുശേഷം മുതൽ എന്റെ സംസാര രീതിക്ക് മാറ്റം വരികയും ഞാൻ കർത്താവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നതിനാൽ അതിയായി സന്തോഷിക്കുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ സഹോദരൻ റൂഡലുമായിട്ട് സംസാരിക്കുകയായിരുന്നു. നന്ദിയുണ്ട് സഹോദരൻ ടെമ്പിൾ. അങ്ങനെ ഞാൻ സഹോദരൻ റൂഡലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന് എന്നോട് അദ്ദേഹം കണ്ടിരുന്നതായ മൂന്ന് സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവയിൽ രണ്ടെണ്ണം എന്റെ പക്കലുണ്ട്, മൂന്നാമത്തേത് ഞാൻ മറന്നുപോയി. അതെന്തായിരുന്നുവെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാൻ ശ്രമിക്കുകയായിരുന്നു. അത് ഞാനൊരു കണ്ണാടിയുമായിട്ട് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുകയും നാം ഒരു കണ്ണാടിയിൽ പ്രതിഫലിച്ച് കാണുന്നതുപോലെ ദൈവം ഒരു കണ്ണാടിയിൽ എങ്ങനെ പ്രതിഫലിച്ച് കാണപ്പെടുന്നു എന്നുള്ളതായിരുന്നു. അവൻ തീർച്ചയായിട്ടും നമ്മോട് നന്മയുള്ളവനാകുന്നു. സഹോദരൻ ക്രീക്ക്, നിങ്ങളുടെ മകളാണ് പിയാനോ വായിക്കുന്നത്? അതെ, അത് പാറ്റിയായിരുന്നു എന്ന് ഞാൻ എനിക്കറിയില്ലായിരുന്നു. പാറ്റി എവിടെയാകുന്നു? എന്റെ ദൈവമേ, നന്മയുണ്ടാകട്ടെ പാറ്റി. അവരിപ്പോൾ താമസിക്കുന്നിടത്ത് ഇതിനു മുമ്പായിരുന്നത് ഞാൻ ഓർക്കുന്നു. അത് ഈ വ്യക്തി ഇവിടെ ഇരിക്കുന്നത് പോലെ അത്രയും അടുത്തായിരുന്നു. മേരി ജോ വിവാഹിതയായിട്ടുണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. ജിം കുറച്ചുനേരം മുമ്പ് അവിടെ നിന്നിരുന്നു. അദ്ദേഹത്തിന്റെ കൊച്ചുമകനും അവിടെ നിൽക്കുകയും എന്റെ കൊച്ചുമകൻ അവിടെ എത്തുകയും ചെയ്തു. നാം ഒരു ചുരൽ കസേരയുമായി നടന്നെത്തേണ്ടിയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കങ്ങനെ തോന്നുന്നില്ലേ? എന്നാൽ നദിക്കപ്പുറെ ആ മഹത്തായ സ്ഥലം അതാകുന്നു. അതിനുവേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. എനിക്ക് പ്രായമായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന കാരണത്താൽ പറയുകയല്ല. ഞാൻ ചെറുപ്പം മുതലേ ഒരു ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ യൗവനത്തിന്റെ ആരംഭം മുതൽ തന്നെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എവിടെയോ ഒരു ദേശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം ആ വഴിയിലാകുന്നു. അതിനായി ഞാൻ അത്രമാത്രം സന്തോഷിക്കുന്നു. മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ അധികമായി കണക്കൂട്ടപ്പെടുന്ന കാര്യങ്ങൾ വിശേഷിച്ചും സംസാരത്തിനിടയിൽ ഞാൻ പറയാറില്ല. എന്നാൽ അധികം പ്രാവശ്യവും തിരുവെഴുത്തിൽ നിന്നും എന്തെങ്കിലും എടുക്കുന്നു. എന്നാൽ ചില സമയങ്ങളിൽ കർത്താവ് എന്തെങ്കിലും എനിക്ക് നൽകിയിട്ട് വാസ്തവമായും നന്നായുള്ള ആ കാര്യങ്ങളെ കിട്ടിക്കഴിയുമ്പോൾ അതിനെ മരണത്തിലേക്ക് കിക്കിളിയിടുന്നു. ഓ, അതെനിക്ക് വളരെയധികം നന്മ ചെയ്യുന്നു. അപ്രകാരം നമുക്കെല്ലാം അനുഭവപ്പെടുന്നു. സഹോദരൻ എവിലും, നിങ്ങളും ഇവിടെയുള്ള സഹോദരന്മാരും സഹോദരൻ ജൂനിയറും എല്ലാവരും തന്നെ കർത്താവിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെ പ്രാപിച്ചിട്ട് അത് അത്രമാത്രം വാസ്തവമാണെന്ന് കാണുമ്പോൾ അതേ രീതിയിൽ തന്നെ അനുഭവപ്പെടുന്നുവെന്ന് ഞാൻ അറിയുന്നു. കഴിഞ്ഞ രാത്രിയിൽ കൂടാരത്തിൽ വെച്ച് സംസാരിക്കുമ്പോഴായിരുന്നുവെന്ന് തോന്നുന്നു, എന്റെ പരിവർത്തനം മുതൽ ഞാൻ വിചാരിച്ചു വന്നിരുന്നതിലും കൂടുതലായി എനിക്ക് നന്മ ചെയ്ത എന്തോ കാര്യത്തിൽ ചെന്നെത്തുകയുണ്ടായി. അതിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ എനിക്കത് ആവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ അത് രക്ഷയുടെ തെളിവാകുന്നു. അതെന്റെ മേൽ വരികയും ഞാനത് പറയുകയും ചെയ്തു. ഞാൻ വീട്ടിൽ ചെന്ന് മുറിയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒരു നല്ല സമയം എനിക്ക് കിട്ടിയിരുന്നു. അതെന്തായിരുന്നുവെന്ന് വെച്ചാൽ ഇതായിരുന്നു. ഒരു മിനിറ്റ് നേരത്തേക്ക് അത് നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് നാം എല്ലാത്തിനും അവകാശികളാകുന്നു, എല്ലാം നമുക്ക് അവകാശപ്പെട്ടതാകുന്നു എന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. നാം ഏറ്റവും ഭ്രാന്ത് പിടിച്ച കൂട്ടരാണെന്ന് അവർ പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. എന്തിരിക്കലും എന്തൊക്കെയായാലും ഇതെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാകുന്നു. മനസ്സിലായില്ലേ? ആ കാരണത്താൽ നാം സ്വല്പം വിചിത്രമായി പെരുമാറുന്നു. കാരണം നാം എല്ലാത്തിനും അവകാശപ്പെട്ടവരാകുന്നു. നാം സ്നേഹം, സന്തോഷം, ധൈര്യം എന്നിവയെ കൈവശമാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. വിശ്വാസം, ദീർഘക്ഷമ, വിശ്വസ്തത, സൌമ്യത, ഇന്ദ്രിയജയം എന്നിവയെ നാം കൈവശമാക്കിയിരിക്കുന്നു. ഈ വക കാര്യങ്ങളെ കാശുകൊടുത്ത് വാങ്ങാൻ കഴിയുകയില്ല. അതിനുവേണ്ടി യാതൊന്നും കണക്കിലെടുക്കപ്പെടുന്നില്ല. കടയിൽ ചെന്ന് ഒരു കാൽ കിലോയോളം സ്ഥിരത വാങ്ങിക്കൊണ്ടുവരിക, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. എന്നിരിക്കലും ദൈവം നമുക്കത് തരുന്നു. നാം അത് കൈവശമാക്കിയിരിക്കുന്നു. അത് നമ്മുടെ അവകാശമാകുന്നു. അത് കഴിഞ്ഞ് സ്വല്പം വിശ്വാസം ചെന്ന് വാങ്ങിക്കുക. സ്വല്പം വിശ്വാസത്തിന് വേണ്ടി നമുക്കുള്ളതെല്ലാം കൊടുക്കാൻ നാം തയ്യാറാണ്. എന്നാൽ കർത്താവിൽ നിന്ന് നമുക്കത് സൗജന്യമായി നൽകി തരുന്നു. ഇത് അത്ഭുതകരമാകുന്നില്ലേ?
Then I thought of this. When Israel, once a slave,
അതിനുശേഷം ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തു. ഒരുവട്ടം ദൈവമക്കളായ ഇസ്രായേൽ മിസ്രയീമിൽ അടിമത്തത്തിലായിരുന്നു. ഇന്ന് നമ്മെ പോലെ അവർ ദൈവത്തിന്റെ അവകാശ സ്വത്തായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഭക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപിടി അപ്പം കുഴച്ചത് അവർക്ക് എറിഞ്ഞുകൊടുക്കുകയോ അവർക്ക് കിട്ടുന്നത് എന്തെങ്കിലും കൈവശപ്പെടുത്തുകയോ വെറുമൊരു നായയെ കൊല്ലുന്നതുപോലെ കൊല്ലപ്പെടുകയും മറ്റുമായിരുന്നു. അവർ 400 വർഷങ്ങളായി അവിടെയായിട്ട് വിടുതലിനായി ആകാംക്ഷിച്ചിരുന്നു. അതിനുശേഷം ഒരു ദിവസം മരുഭൂമിയിൽ നിന്ന് ഒരു പ്രവാചകൻ അവിടേക്ക് കയറി വരികയും ഒരു വെളിച്ചം അവനെ പിന്തുടരുകയും ചെയ്തിരുന്നു. അവൻ അവരോട് പാലും തേനും ഒഴുകുന്ന ഒരു ദേശമുണ്ടെന്നും ദൈവം അവർക്കത് നൽകിയിരിക്കുന്നുവെന്നും പറഞ്ഞു. താനൊരു കള്ളപ്രവാചകനോ കബളിപ്പിക്കലുകാരനോ അല്ല, എന്നാൽ ജനങ്ങളെ ആ ദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനായി ദൈവത്താൽ യഥാർത്ഥമായി ഉത്തരവാദിത്തപ്പെട്ടവനാണെന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചവരെ കാണിക്കുകയുണ്ടായി. ഇപ്പോൾ അതൊന്ന് ചിന്തിച്ചു നോക്കുക. അവരുടെ മക്കളെ ഊഴിയ വിചാരകർ വന്ന് ഒരുവനെ കൊല്ലണമെങ്കിൽ അതുപോലെ തന്നെ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് യാതൊന്നും പറയാൻ കഴിയില്ലായിരുന്നു. നിങ്ങളുടെ യവനക്കാരിയായ മകളെ നശിപ്പിക്കുന്നതിനായി എടുത്തുകൊണ്ടുപോകുകയും യാതൊന്നും പറയാൻ കഴിഞ്ഞിരുന്നതുമില്ല. അവൾ പോകുന്നത് കണ്ടുകൊണ്ട് അവിടെ നിൽക്കുക മാത്രം ചെയ്തിരുന്നു. നിങ്ങളുടെ മകൻ ശരിക്കു പണി ചെയ്തതായി അതിരുന്നിട്ട് അവർ അവനെ കൊല്ലാൻ കൊണ്ടുപോയിരുന്നു. അവനെ കൊല്ലുകയും യാതൊന്നും പറയുകയും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരോട് അവർ ഈ അടിമത്വത്തിൽ നിന്നും പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞിരുന്നു. അവർക്കവരുടെ സ്വന്തമായ കൃഷിസ്ഥലവും അവർക്കാവശ്യമുള്ളത് കൃഷി ചെയ്യാനും അവരുടെ മക്കളെ പോഷിപ്പിക്കാനും അവരെ സ്കൂളിൽ അയക്കാനും സമാധാനമായി ജീവിക്കാനും കഴിഞ്ഞിരുന്നു. ഈ മഹത്തായ ദേശം അവർക്ക് അവകാശപ്പെട്ടിരുന്നു. നിങ്ങൾക്കറിയാമോ, അതൊരു മഹത്തായ വാഗ്ദത്തമായിരുന്നു. അതെന്തർത്ഥമാക്കിയിരുന്നുവെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെ ഈ പ്രവാചകൻ വളരെയധികം ആശ്ചര്യ പ്രവൃത്തികൾ ചെയ്തിട്ട് അവൻ വാസ്തവമായും ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യനാണെന്ന് അവർ കാണുകയും അങ്ങനെ മരുഭൂമിയിലേക്ക് അവർ യാത്രയാകുകയും ചെയ്തു. അങ്ങനെ അവർ കാദേശ് ബർണിയയിലെത്തുകയും കാദേശ് ബർണിയ എന്നത് ന്യായവിധിയുടെ ഇരിപ്പിടവുമാകുന്നു. അന്ന് ലോകത്തിനു വേണ്ടി ഇതാ സ്ഥലമായിരുന്നു. കാദേശ് ബർണിയ ഒരു വലിയ നീരുറവയോടുകൂടിയതും അതിൽ നിന്നും ചെറിയ ചെറിയ നീരുറവകളും അതിൽ നിന്നും ചെറിയ പോഷക നദികളോടും കൂടിയ ഒരു സ്ഥലമായിരുന്നു. അവരുടെ ഇടയിൽ യോശുവ എന്ന പേരോടുകൂടിയ ഒരു മഹാനായ യോദ്ധാവുണ്ടായിരുന്നു. യോശുവ എന്നുവെച്ചാൽ യഹോവ രക്ഷിതാവ് എന്നർത്ഥമാകുന്നു. യോശുവ ഈ വാഗ്ദത്ത ദേശത്തേക്ക് കടന്നുപോയി. അവരിൽ ആരും തന്നെ ഇതിനു മുമ്പ് ഒരിക്കലും അവിടെ പോയിരുന്നില്ല എന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ. ഈ ദേശം യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ അവർക്കറിയില്ലായിരുന്നു. ദൈവം അവർക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നുവെന്ന് അവരോട് പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് അവർ പോകുക മാത്രം ചെയ്തിരുന്നു. അവർ ആ സ്ഥലത്തേക്ക് വിശ്വാസത്താൽ യാത്ര ചെയ്തിരുന്നു. ഇപ്പോൾ അതൊന്ന് ചിന്തിച്ചു നോക്കുക. മിസ്രയീം വിട്ടിറങ്ങുകയും ദൈവം അവരെ പുറത്തു കൊണ്ടുവരികയും അങ്ങനെ ഇപ്പോൾ അവർ ആ ദേശത്തോട് സമീപിച്ചുകൊണ്ടുവരുന്നു. അങ്ങനെ അവർ ആ ദേശത്തോട് അടുത്തുകൊണ്ടുവന്നപ്പോൾ യോശുവ ദേശത്ത് കടക്കുകയും തെളിവുകളുമായി തിരികെ വരികയും ചെയ്തു. യോർദാൻ മറികടന്ന് പലസ്തീനിൽ പ്രവേശിക്കുകയും ഒരു വലിയ മുന്തിരിക്കുല രണ്ടുപേരാൽ ചുമന്ന് ദേശത്തിന്റെ തെളിവായി തിരികെ കൊണ്ടുവരികയും ചെയ്തു. ഈ മുന്തിരിക്കുല അവർക്ക് തിന്നാൻ കഴിഞ്ഞിരുന്നു. ദേശം ദൈവം പറഞ്ഞ മാതിരി തന്നെയെന്ന് അവൻ അവരോട് പറഞ്ഞു. ഓ, അവർക്കിപ്പോൾ പോകാൻ കഴിഞ്ഞിരുന്നിട്ട് എന്തൊരു സ്വാതന്ത്ര്യമായിരുന്നു. അവരുടെ സ്വന്തമായ കൃഷിസ്ഥലങ്ങളും കൂടാതെ അവരുടെ മക്കളെ വളർത്തുവാനും കഴിഞ്ഞിരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അവരുടെ മേലായിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അവിടെ യാതൊരു അടിമയുമില്ലായിരുന്നു. എന്നാൽ ഒരു നല്ല ദീർഘകാല ജീവിതം ജീവിച്ചിട്ടും അവർ ദൈവമക്കളായിരിക്കെ തന്നെ അവസാനം അവർക്ക് മരിക്കേണ്ടിയിരുന്നു. വർഷങ്ങളോളം ഇപ്രകാരം കൃഷി ചെയ്യുകയും അവരുടെ സ്വന്തം കുടുംബങ്ങളും നല്ല സമാധാനത്തോടുകൂടിയ ജീവിതവുമായിട്ട് അവർ തുടരുകയും അതിനുശേഷം മരിച്ചുപോയി വരുന്നു. അതിനുശേഷം ഒരു ദിവസം ഇവരിൽ എല്ലാവരിലും വെച്ച് ഏറ്റവും വലിയ യോദ്ധാവായ ദൈവപുത്രനായ കർത്താവായ യേശു കടന്നുവന്നു. അവൻ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കാത്ത ഒരു ദേശമുണ്ട്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കിയിട്ട് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോർദാൻ നദി എന്ന മരണത്തിനപ്പുറേ ഒരു ദേശമുണ്ടെന്ന് പ്രസംഗിച്ചുകൊണ്ട് അവൻ പ്രവാചകനായി വന്നിരുന്നു. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ കൃഷിയുണ്ടായാലും നിങ്ങളുടെ കുടുംബമുണ്ടായാലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടാലും നിങ്ങൾക്ക് മരിക്കേണ്ടതായിട്ടുണ്ട്. എന്നിരിക്കലും ഇതിനപ്പുറേ ഒരു ദേശമുണ്ടായിട്ട് അവിടെ നിങ്ങൾ മരിക്കുകയില്ല. ഓ ദൈവമേ. അതിനുശേഷം അവൻ ന്യായവിധിയുടെ ഇരിപ്പിടമായ കാദേശ് ബർണിയ എന്ന കാൽവരിയിലെത്തുകയും മനുഷ്യന്റെ മരണത്തിന് കാരണമായ പാപത്തിന്റെ പിഴയടക്കുകയും അത് തന്റെ കാദേശ് ബർണിയ എന്ന ന്യായവിധിയിൽ വെച്ച് കണ്ടുമുട്ടുകയും ചെയ്തു. അവൻ പാപത്തിന്റെ പിഴയടക്കുകയും മരിക്കുകയും മൃത്യുവായ മരണമെന്ന യോർദാൻ മറികടക്കുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് തിരികെ വരികയും ചെയ്തിട്ട് പറഞ്ഞു, എന്നെ തൊട്ടുനോക്കുവീൻ, എന്നിൽ കാണുന്നതുപോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ, തിന്നുവാൻ നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ? അവൻ അപ്പവും മീനും വാങ്ങി തിന്നു. അവൻ യോശുവയെ പോലെ ദേശം അവിടെ ഉണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് 40 ദിവസം അവരോടൊപ്പമായിരുന്നു. ദേശം അവിടെ ഉണ്ടെന്നുള്ളതിന്റെ പ്രമാണം അവൻ ആയിരുന്നു. അവൻ പറഞ്ഞു, ഇത് വിശ്വസിക്കുന്ന നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. അതിനുശേഷം പെന്തിക്കോസ്ത് നാളിൽ ഈ സ്ഥലത്തിന്റെ ഉറപ്പായി, ഈ ദേശം യഥാർത്ഥമാണെന്നുള്ളതിന്റെ തെളിവായി അവൻ അതിന്റെ അച്ചാരത്തെ തിരികെ അയച്ചു. യോശുവ അതിന്റെ പ്രമാണത്തെ തിരികെ കൊണ്ടുവന്നതുപോലെ യേശു പരിശുദ്ധാത്മാവിന്റെ തെളിവ് തിരികെ കൊണ്ടുവന്നു. നാം നമ്മെ തന്നെ മരിച്ചവരായി എണ്ണുകയും സ്നാനത്താൽ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന് അടക്കപ്പെടുകയും പുനരുത്ഥാനത്തിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു. നാം ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നതാണ് എന്നല്ല, എന്നാൽ നാം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഹോ, നാം ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ക്രിസ്തുയേശുവിൽ സ്വർഗീയ സ്ഥാനങ്ങളിലായിരിക്കുന്നു. ആയിരിക്കുമെന്നോ മറ്റേതെങ്കിലും സമയത്തായിരിക്കുമെന്നോ അല്ല, എന്നാൽ ഇപ്പോൾ ആയിരിക്കുന്നു. സഭ അവർ ആരാകുന്നുവെന്ന് തിരിച്ചറിയുന്നില്ല. നാം ഇപ്പോൾ തന്നെ ഈ നിമിഷ നേരം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിട്ട് ക്രിസ്തുയേശുവിൽ ഒരുമിച്ചായിരിക്കുന്നു. നമ്മുടെ ആത്മാക്കൾ അനശ്വരമാകുന്നു. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നമുക്ക് നിർത്താം. ഒരിക്കൽ നാം ഇവിടെ നുണ പറയുകയും മോഷ്ടിക്കുകയും വെട്ടിക്കുകയും വഴക്കിടുകയും ശപിക്കുകയും അങ്ങനെയെല്ലാം ചെയ്തിരുന്നു. അതിനുശേഷം നാം ആ പാപങ്ങളെല്ലാം അനുതപിച്ചു. അതിനുശേഷം സ്നാനത്താൽ നാം അവനോടുകൂടെ അടക്കപ്പെടുകയും അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുകയും എന്നാൽ ഈ പ്രമാണമെന്ന ദാനം ലഭിക്കും. അത് ഈ നല്ല ദേശത്തിന്റെ പ്രമാണമാകുന്നു. അതിനുശേഷം ആത്മാവ് നമ്മുടെ മേലായിട്ട് നുണപറയലിൽ നിന്നും മോഷ്ടിക്കലിൽ നിന്നും അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം തിരികെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നാം അവനോടുകൂടെ ഉയർത്തപ്പെടുകയും അവനോടൊപ്പം ഇവിടെ ഈ സ്വർഗീയ സ്ഥാനങ്ങളിലായിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ആത്മാക്കൾ പരിപൂർണമായും തയ്യാറായിരിക്കുന്നു. വില്യം ബ്രണഹാം മരിച്ചിട്ട് 30 വർഷങ്ങളായിരിക്കുന്നു. ഞാനൊരു പുതിയ സൃഷ്ടിയാകുന്നു. പഴയ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു. ഇന്ന് ഉച്ച നേരത്ത് എന്റെ ഒരു സുഹൃത്തിനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിരുന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? രാത്രിയിൽ കൂർക്ക മരിച്ചിരുന്ന ആ മനുഷ്യനെ എടുത്ത് വെള്ളത്തിലെറിഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഉവ്വ്. എന്നാൽ ഇനിയും ഞാനത് ചെയ്യുകയില്ല. അവൻ ഘർ എന്ന രീതിയിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ തവളയുടെ മേൽ നാം സൂചിക്കുത്താൻ പോയിരുന്നത് ഓർക്കുന്നില്ലേ? അതെ, ഞാനത് ഓർക്കുന്നു എന്ന് പറഞ്ഞു. ഈ വക കാര്യങ്ങളെല്ലാം നാം ചെയ്തിരുന്നു. നിങ്ങൾക്കറിയാമോ, അത് ഞാൻ മരിച്ചപ്പോഴായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നു. ഓ, അത് ഞാനിപ്പോൾ ചെയ്യുകയില്ല. നാം ക്രിസ്തുയേശുവിൽ സ്വർഗീയ സ്ഥാനങ്ങളിലായിരിക്കുകയും ആദ്യത്തെ തുകയായ രക്ഷയുടെ അച്ചാരം നമ്മുടെ പക്കലായിരിക്കുന്നു. ഇതിന്റെ വില $10,000. അവൻ നമുക്ക് ആദ്യത്തെ $1,000 നൽകുകയും ചെയ്തിരിക്കുന്നു. ഇത് നമ്മുടെ അച്ചാരത്തിന്റെ ആദ്യത്തെ ദശാംശമാകുന്നു. പാപത്തിൽ നിന്നും അവിശ്വാസത്തിൽ നിന്നും നാം ക്രിസ്തുവിനോടൊപ്പം ഉയർത്തപ്പെടുകയും ഇപ്പോൾ സ്വർഗീയ സ്ഥാനങ്ങളിൽ ആ പ്രമാണവുമായിട്ട് യോശുവ അത് തിരികെ കൊണ്ടുവന്നതുപോലെ നാം ഇരിക്കുന്നു. ദേശം അവിടെയുണ്ട്. നാം നമ്മുടെ യാത്രയുടെ വഴിയിലായിരിക്കുന്നു. ഇനിയും മരണമില്ല, മരിക്കാൻ കഴിയില്ല. അവരെല്ലാ എപ്പോഴെങ്കിലും നിങ്ങളോട് സഹോദരൻ ബ്രണഹാം മരിച്ചുപോയി എന്ന് പറയും. നിങ്ങളത് വിശ്വസിക്കരുത്. എന്തുകൊണ്ടാണെന്നാൽ സഹോദരൻ ബ്രണഹാമിന് മരിക്കാൻ കഴിയില്ല. അത് ശരിയാണ്, എനിക്ക് മരിക്കാൻ കഴിയില്ല, ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വില്യം ബ്രണഹാം മരിച്ചിട്ട് ദീർഘകാലമായിരിക്കും. ഏകദേശം 30 വർഷങ്ങളോളമായിട്ട്, ഒന്നുകൂടി നന്നായി പറഞ്ഞാൽ ഏകദേശം 32 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 32 വർഷങ്ങളായിരിക്കുന്നു. അതിനാൽ അവൻ അതിനു മുമ്പ് മരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതൊരു പുതിയ സൃഷ്ടിയാകുന്നു. റൂഡൽ ക്രീഷ് ഒരു പുതിയ സൃഷ്ടിയാകുന്നു. ഇപ്പോൾ അദ്ദേഹം താഴ്വരയിലുള്ള കൊറിഡോറിന് ചുറ്റുമായി ഓടിക്കളിച്ചിരുന്ന ആ കുട്ടിയല്ല. ഓർമ നെവിൽ ഇതിനു മുമ്പായിരുന്ന ഒരു മനുഷ്യനല്ല. സഹോദരൻ റൂഡൽ ഇതിനു മുമ്പായിരുന്ന ആ മനുഷ്യനല്ല. കൂടാതെ സഹോദരൻ ജാക്സണും മറ്റുള്ളവരെല്ലാം ഇതിനു മുമ്പായിരുന്ന തരത്തിലുള്ള വ്യക്തികളല്ല. സഹോദരന്മാരും സഹോദരിമാരുമായ നിങ്ങൾ എല്ലാവരും തന്നെ ഇതിനു മുമ്പ് നാം ആയിരുന്ന പോലെയുള്ളവരല്ല. നാം പുതിയ സൃഷ്ടിയും സൃഷ്ടികളുമാകുന്നു. നിങ്ങൾക്കതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതിന്റെ ആവശ്യമില്ല. നാം എവിടെയായി കഴിഞ്ഞിരിക്കുന്നു, നാം എവിടെയായിരുന്നുവെന്ന് നോക്കുക. ഇപ്പോൾ നാം എവിടെയാകുന്നുവെന്ന് നോക്കുക. ക്രിസ്തു യേശുവിൽ പുതിയ സൃഷ്ടികളാകുന്നു. ഓ ദൈവമേ, നിങ്ങൾക്കറിയാമോ റൂസൽ, എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോഴെല്ലാം എനിക്കും അത് പാടാൻ കഴിയുമെന്ന് അനുഭവപ്പെടുകയും പിന്നെ നിങ്ങളെയും സഹോദരി ക്രിഷിനെയും കുറിച്ച് ഓർക്കുകയും ചെയ്യും. ഓ, മഹത്വത്തിലേക്ക് ഞാൻ പറന്നുപോകും. രാവിലെ തന്നെ ഞാൻ പറന്നുപോകും. അതെ ശ്രീമാൻ, നാം അത് പാടിയിട്ടുള്ളത് ഓർക്കുന്നില്ലേ? ഞാൻ മരിക്കുമ്പോൾ ഹാലലൂയ, ബൈ ബൈ, ഞാൻ പറന്നുപോകും. ഞാനത് ഇഷ്ടപ്പെടുന്നു. നാം പ്രായമേറിയിട്ട് മുടി നരയ്ക്കുകയും തോള് കുനിയുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കുണ്ടായിരുന്നതിലും കൂടുതൽ അത് നമുക്ക് അർത്ഥമാക്കുന്നു. നിങ്ങൾ മനസ്സിലായോ? എന്തുകൊണ്ടാണെന്നാൽ ഒരു കുട്ടി മുമ്പോട്ട് കാത്തിരിക്കുകയും ആരെ വിവാഹം കഴിക്കുമെന്നും തന്റെ മക്കളെ എങ്ങനെ വിദ്യാഭ്യാസം ചെയ്യുമെന്നും നോക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിയുമ്പോൾ, അതെല്ലാം ചെയ്തു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ സൂര്യാസ്തമയത്തേക്ക് മുഖം തിരിക്കുന്നു. എന്നാൽ സഹോദര, ഒന്ന് ഓർത്തു നോക്കുക, നമുക്കുള്ളതിലും കൂടുതലായി യാതൊന്നുമില്ല. നമുക്ക് സ്നേഹമുണ്ട്, നമുക്ക് ആനന്ദമുണ്ട്, നമുക്ക് സമാധാനമുണ്ട്, നമുക്ക് ജീവനുണ്ട്. നാം മരണത്തെ കൈവശമാക്കിയിരിക്കുന്നു. അത് ശരിയാണ്, ബൈബിൾ അപ്രകാരം അത് പറയുന്നു. നാം മരണത്തെ കൈവശമാക്കിയിരിക്കുന്നു. അത് നമുക്ക് അവകാശപ്പെട്ടതാകുന്നു. നാം അതിന് അവകാശപ്പെട്ടവരല്ല, അത് നമുക്ക് അവകാശപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ മരണവുമായിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ചോദിച്ചേക്കാം. മരണം വാതിലിൽ മുട്ടിക്കൊണ്ടുവരുമ്പോൾ അത് പൗലോസ് ചോദിച്ചതുപോലെയാണ്, നീ എന്നെ നദിക്കപ്പുറത്തേക്ക് അകമ്പടി ചെയ്യാൻ വന്നിരിക്കുകയാണോ? കവി ഒരിക്കൽ പറഞ്ഞു, ദൈവം മരണത്തെ ഒറ്റക്കുതിര വണ്ടിയിൽ കൊളുത്തിയിട്ട് അതിന് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യമെന്നത് ദൈവസന്നിധിയിലേക്ക് നിങ്ങളെ വലിച്ചുകൊണ്ടുപോകുക മാത്രമാണ്. അത്രമാത്രം, മരിക്കാൻ കഴിയില്ല. മരണത്തെ ഒരു കുതിരവണ്ടിയിലേക്ക് ഉടക്കിയിട്ട് അതിന് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യമെന്നത് നിങ്ങളെ നേരെ ദൈവസന്നിധിയിലേക്ക് വലിച്ചുകൊണ്ടെത്തിക്കുക എന്നത് മാത്രമാണ്. നിങ്ങളെ നദിക്കക്കരയിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നതിനുള്ള ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു വസ്തു മാത്രമാകുന്നു. അതെല്ലാമായിട്ട് അത് അത്രയുമാകുന്നു. അതുകൊണ്ട് യാതൊന്നിനും നമ്മെ ഇതിലും കൂടുതലായി ശല്യപ്പെടുത്താൻ കഴിയുകയില്ല. പൗലോസ് പറഞ്ഞു, മരണം ഈ വഴിയിൽ കൂടി ഉരുണ്ടുവന്ന് അവനെ എടുത്തുകൊണ്ടു പോകുന്ന സമയമെത്തിയപ്പോൾ, ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെയെന്ന് അവൻ ചോദിച്ചു. പറഞ്ഞു, ഞാൻ നിന്നെ ശവക്കുഴിയിലേക്ക് എടുത്തുകൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ശവക്കുഴിയെ, നിന്റെ ജയമെവിടെ? ഞാൻ നിന്നെയും കൈവശമാക്കിയിരിക്കുന്നു. അതിനുശേഷം അവൻ തിരിഞ്ഞിട്ട് പറഞ്ഞു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദിയുണ്ടായിരിക്കട്ടെ. എങ്കിൽ സഹോദരൻ ടെമ്പിൾ നമുക്കത് കിട്ടിയിരിക്കുന്നു. അതാകുന്നു ഇത്. ഇതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സഹോദരി സ്നെല്ലിംഗ് ഒരു പാട്ട് പാടാറുണ്ടായിരുന്നു. സഹോദരി സ്നെല്ലിംഗിനെ ഓർക്കുന്നവരായി ഒരുപക്ഷെ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം അവരുടെ ശവക്കല്ലറയിൽ ഞാൻ പോയിരുന്നു. ഒരു പെന്തക്കോസ്ത് ജൂബിലിയുടെ പാട്ട് അവർ പാടമായിരുന്നു. നമുക്ക് മുമ്പോട്ട് തുടരാം, നമുക്ക് മുമ്പോട്ട് തുടരാം. ഈ നല്ല പഴയ വഴിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് തുടരാം. നമുക്ക് മുമ്പോട്ട് തുടരാം, മുമ്പോട്ട് തുടരാം. കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടരാം. നിങ്ങളെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ നല്ല പഴയ വഴിയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത് വളരെ നന്നായി അനുഭവപ്പെടുന്നു. ഞാൻ കർത്താവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ നന്നായി അനുഭവപ്പെടുന്നു. അതാകുന്നു ഇത്. ശരിയെങ്കിൽ അവന്റെ വചനത്തെ വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷത്തേക്ക് പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് അവനോട് സംസാരിക്കാം. നമ്മളുടെ തലകൾ വണങ്ങിയും കണ്ണുകൾ അടഞ്ഞുമിരിക്കുമ്പോൾ ഈ ദിവസത്തെ കരുതലുകൾ ഇപ്പോൾ നമ്മെ കടന്നുപോകുന്നു. അവന്റെ നാമത്തിൽ അവന്റെ സന്നിധിയിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ദൈവം മുമ്പാകെ എന്തെങ്കിലും ഓർക്കപ്പെടുന്നതിനായി ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ഇവിടെയുണ്ടോ? നിങ്ങളുടെ കൈകളെ ഉയർത്തിയിട്ട് അതിനാൽ ദൈവമേ എന്നെ ഓർക്കണമേ എന്നറിയിക്കുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നീ നിത്യനായ ദൈവമായിട്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുമെന്ന് അറിഞ്ഞിരിക്കുന്നു. അവിടെ നീ കരങ്ങളെ കണ്ടിരിക്കുന്നു. അവരുടെ ഉയർത്തപ്പെട്ട കരങ്ങൾക്ക് പിന്നിലായി അവരുടെ ഹൃദയത്തിനുള്ളിൽ എന്താണെന്ന് നീ അറിയുന്നു. പിതാവേ, നിന്റെ മഹത്തായ ശക്തിയുടെയും മഹത്വത്തിന്റെയും ബഹുത്വ പ്രകാരം നീ അവർക്ക് ഉത്തരമറിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്ക് വേണ്ടിയും അതിന്റെ പാസ്റ്ററിന് വേണ്ടിയും അതിന്റെ സമിതിക്കും ട്രസ്റ്റിമാർക്കും മൂപ്പന്മാർക്കും സകല അംഗങ്ങൾക്കു വേണ്ടിയും കൂടാതെ ക്ലാക്സ്വില്ലയിൽ പരദേശികളായുള്ള എല്ലാ വിലയേറിയ ആത്മാക്കൾക്കു വേണ്ടിയും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർ അന്യരും തീർത്ഥാടകരും ഇനിയും ലോകത്തിന് അവകാശപ്പെട്ടവരുമാകുന്നില്ല. അവർ ലോകത്തിലുള്ള സകലതും വെടിഞ്ഞ് അവർക്കുള്ളതെല്ലാം വിറ്റിട്ട് നിത്യജീവൻ നൽകുന്ന കർത്താവായ യേശു എന്ന ഈ വിലയേറിയ മുത്ത് വാങ്ങിയിരിക്കുന്നു. കർത്താവേ, അതിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഈ വിലയേറിയ ആത്മാക്കൾക്കായി നന്ദി പറയുകയും അവരിൽ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ സഹോദരൻ ജാക്സനെ കുറിച്ച് ഓർക്കുന്നു. എപ്രകാരം അദ്ദേഹം പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ആടുകളെ മേയ്ക്കാൻ ശ്രമിക്കുകയും ഈ തീർത്ഥാടകർക്ക് ഒരുമിച്ചുകൂടി കണ്ടുമുട്ടുന്നതിനൊരു സ്ഥലമുണ്ടാക്കുകയും അവരെ ഒത്തൊരുമിപ്പിച്ച് സൂക്ഷിക്കുകയും കർത്താവിന്റെ വരവിനു വേണ്ടി കാത്തിരിക്കുന്നവരാക്കി അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും കൂടി പ്രയത്നിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിലായി എന്റെ പിന്നിലായി ഇവിടെ സഹോദരൻ റൂഡലും 62 യാത്രയായിരിക്കുന്ന ഈ ചെറിയ കൂട്ടത്തെ ഒത്തൊരുമിച്ച് പാലിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. സഹോദരൻ നെവിലും അദ്ദേഹത്തിന്റെ കൂട്ടവും അതുപോലെ യാത്രയിലാകുന്നു. കൂടാതെ മറ്റുള്ളവരും ഒരുപക്ഷെ മറ്റ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. ഞങ്ങൾ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ കേൾക്കുമെന്നുള്ള വാഗ്ദത്തത്തെ അറിഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വന്നിരിക്കുന്നു. അവന്റെ നാമത്തിൽ ഞങ്ങൾ എന്തപേക്ഷിക്കുന്നതെന്നും ഞങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ബൈബിൾ തുറന്നിട്ട് ഒരു ചെറിയ പാഠത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വെറുതെ മനുഷ്യരായിട്ട് ഇവിടെ കാണപ്പെടുന്നതിനോ കേൾക്കുന്നതിനോ ആയിരിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ പള്ളിയിൽ കൂടിയിരുന്നു എന്ന് വെറുതെ പറയുന്നതിനു വേണ്ടി ജനങ്ങൾ ഇവിടെയായിരിക്കുന്നില്ല. കർത്താവെ, നിന്നിൽ നിന്ന് ഒരു സന്ദർശനത്തെ അവർ പ്രതീക്ഷിക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ജീവന്റെ അപ്പത്തെ ഞങ്ങൾക്കായി മുറിച്ചു നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ കുറച്ച് വാക്കുകളെ എടുത്തിട്ട് ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് നടുവാൻ ഇടയാക്കണമേ. കർത്താവെ, ബലഹീനരായവരെ ശക്തീകരിക്കണമേ. ശക്തരായവർക്ക് ആനന്ദവും ധൈര്യമില്ലാത്തവർക്ക് ധൈര്യവും രോഗികൾക്ക് ആരോഗ്യവും നഷ്ടപ്പെട്ടവർക്ക് രക്ഷയും നൽകണമേ. ഞങ്ങൾ തലവണങ്ങി അങ്ങേക്ക് സ്തുതി കരയുന്നു. ഈ വചനത്തോടൊപ്പം ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. സുവിശേഷ പ്രസംഗത്തിനായി അടുത്തയാഴ്ച ഞങ്ങൾ രണ്ട് രാജ്യങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഈ സഭയിൽ അത് ഓർക്കപ്പെടുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ യാത്രാ പരിപാടിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കെ നിങ്ങളുടെ സ്നേഹിതർ ആരെങ്കിലും ചുറ്റുപാടുമായിട്ടുണ്ടെങ്കിൽ അവർ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷമായിരിക്കും. ഞങ്ങൾ തിരികെ എത്തുന്നതുവരെ ഇവിടെയുള്ള സകലർക്ക് വേണ്ടിയും നിങ്ങളുടെ പാസ്റ്ററിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നിങ്ങളുടെ വീടുകളിൽ ഇത് കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങൾ തിരികെ വരുന്നതിന് മുമ്പ് യേശു വരികയാണെങ്കിൽ അന്ന് രാവിലെ സമയം നാം തമ്മിൽ കണ്ടുമുട്ടുന്നതാണ്. അതുകൂടാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മോട് ക്ഷമിക്കട്ടെ. ഇന്ന് രാത്രിയിലേക്ക് കുറച്ച് വചനത്തിനായി നാം ബൈബിളിൽ നിന്നും മറിക്കാൻ ആഗ്രഹിക്കുന്നു. അത് യോശുവയുടെ പുസ്തകത്തിന്റെ 24 അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ കാണുന്നു. ഞാൻ അവന്റെ വചനത്തിൽ നിന്നും വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. യോശുവ 24:14-15. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരയും മിസ്രയീമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ.
Choose you this day whom you will serve, whether the gods which your fathers served.
യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തുവരുന്ന ദേശത്തിലെ അമോരിയരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും.
Lord bless the reading of his scriptures.
കർത്താവെ, വായിക്കപ്പെട്ട നിന്റെ തിരുവെഴുത്തുകളെ അനുഗ്രഹിക്കണമേ. എന്റെ പക്കലുള്ള കുറച്ച് കുറിപ്പുകളിൽ നിന്നും സ്വല്പം സംസാരിക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിലേക്കുള്ള ഒരു വിഷയമായി അതെടുത്തിട്ട് അതിനെ ഞാൻ സംഘട്ടനം, ദൈവവും സാത്താനുമായുള്ള സംഘട്ടനം എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് സൺഡേ സ്കൂൾ പാഠത്തെ പോലെ എടുക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം വളരെ തിരുവെഴുത്തുകൾ എന്റെ പക്കലായിട്ട് ഇവിടെയുണ്ട്.
God knew his enemy and all the attacks of his enemy.
ഏദനിൽ ദൈവം തന്റെ ശത്രുവിനെയും അവന്റെ ശത്രുവിന്റെ എല്ലാ ആക്രമണത്തെയും കുറിച്ച് അറിഞ്ഞിരുന്നു. ദൈവം നിത്യനും നിത്യനായ ദൈവം സമ്പൂർണതയുടെ സമ്പൂർണതയുമാകുന്നു. സകല കാര്യങ്ങളിലും അത് നിലവിലാകുന്നതിന് മുമ്പ് തന്നെ അവൻ അറിഞ്ഞിരുന്നു.
And therefore if this infinite God could have
ആ കാരണത്താൽ ഈ നിത്യനായ ദൈവം മുമ്പോട്ട് നോക്കിയിട്ട് ആദ്യ തൊട്ട് അവസാനം വരെ കാണുകയും തന്റെ സ്വന്തം വാഴ്ത്തപ്പെട്ട മക്കൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്ന് അറിഞ്ഞിരിക്കെ അവൻ ഒരുക്കി കൊടുക്കാൻ കഴിയാവുന്നതിലും വെച്ച് ഏറ്റവും നല്ല കാര്യം അവൻ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ?
You tonight to your children that was helpless little fellows who can't take care of themselves, don't you struggle and work and do everything that you can.
നിങ്ങൾ തന്നെ നിങ്ങളുടെ നിസ്സഹായരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ലതായ കാര്യങ്ങൾ നൽകി കൊടുക്കാൻ പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നില്ലേ? കാരണം നിങ്ങൾ ഒരു പിതാവാണ്, നിങ്ങൾ മാതാപിതാക്കളാണ്.
And if that being the what I would say the trueness
ee bhoomiyilulla maatapithakanmarude paramarthathayum vicharathayum kurichu enikku endu parayan kaliyum pidrutvam devathil ninnu udbhavichirikkunu kaaranam avan aadyathe pidavagunu.
Don't you think that God, seeing what Satan would be, what Satan would do, he gave to his children?
സാത്താൻ എന്താകുന്നുവെന്നും അവൻ എന്ത് ചെയ്യുമെന്നും ദൈവം അറിഞ്ഞിരിക്കെ തന്റെ മക്കൾക്ക് നൽകാൻ കഴിയുന്നതിലും വെച്ച് ഏറ്റവും നല്ല കാര്യം അവൻ ഒരുക്കി കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? ശത്രുവിന്റെ ആക്രമണം എന്തായിരിക്കുമെന്ന് ദൈവം അറിഞ്ഞിട്ട് അവൻ തന്റെ മക്കളെ ശക്തിപ്പെടുത്തുകയുണ്ടായി. നാം യുദ്ധത്തെ എടുക്കുകയാണെങ്കിൽ ഒരു സേനാപതി മറ്റൊരു സേനാപതിയെ ഏതിരിടുന്നതിനായി പോകുന്നു. ഈ സേനാപതി അവൻ പ്രതിനിധീകരിക്കുന്നതായി ദേശത്തിന്റെ വാസ്തവമായ ഒരു പരമാർത്ഥ പൗരനാണെങ്കിൽ ഒരു സേനാപതിയായിരിക്കുന്നതിന് വാസ്തവമായും അതപ്രകാരമാകേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ കാര്യം എന്താണെന്നാൽ അവൻ ശത്രുവിന്റെ ആക്രമണത്തെ പഠിക്കുകയും ശത്രു എന്തു ചെയ്യാൻ പോകുന്നുവെന്നും എങ്ങനെ പ്രവർത്തിക്കുമെന്നും അവൻ അറിയുന്നു. കാരണം അവൻ ചെന്ന് രഹസ്യമായി അത് കണ്ടുപിടിക്കുന്നു. നമുക്ക് ചാരന്മാർ എല്ലായിടത്തും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അമേരിക്കയുടെ ചാരന്മാർ ഇംഗ്ലണ്ടിലുണ്ട്, അമേരിക്കയുടെ ചാരന്മാർ ഫ്രാൻസിലുണ്ട്, ജർമ്മനിയുടെ ചാരന്മാർ ഇവിടെയുണ്ട്. നാം എത്ര സൗഹൃദ ബന്ധത്തിലായിരുന്നാലും അതൊരു കാര്യമല്ല, അവരുടെ ചാരന്മാർ അപ്പോഴും ഇവിടെയുണ്ട്. നാം ഏതെങ്കിലും തരത്തിൽപ്പെട്ട ഒരു ന്യൂക്ലിയർ ആയുധത്തെക്കുറിച്ചുള്ള രഹസ്യത്തെ കണ്ടുപിടിക്കുകയും തിരികെ ദേശത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അതിനുശേഷം അവർ തയ്യാറാകുന്നു. യുദ്ധം വരുമ്പോൾ അവരുടെ ശത്രുവിനെ എങ്ങനെ ആക്രമിക്കണമെന്ന് അവർക്കറിയാം. തെറ്റും ശരിയും തമ്മിലുള്ള യുദ്ധം വരുന്നുവെന്ന് ദൈവം അറിഞ്ഞിരിക്കുകയും ശത്രു എന്ത് ചെയ്യുമെന്ന് അവൻ അറിഞ്ഞു വരുന്നു. തന്റെ ജനങ്ങളെ എങ്ങനെ സജ്ജീകരിക്കണമെന്ന് ശരിക്കും അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദൈവം തന്റെ മക്കളെ സജ്ജീകരിച്ച ആദ്യത്തെ കാര്യമെന്നത് താൻ നിത്യനായിരിക്കെ സാത്താനെ ഏത് സമയത്തും എവിടെയും ഏത് സ്ഥലത്തും ഏതവസ്ഥയിലും തോൽപ്പിക്കുന്നതിന് എന്ത് ആവശ്യമാകുന്നുവെന്ന് ദൈവം അറിഞ്ഞിരുന്നു. അവനൊരിക്കലും ഞാൻ എന്തെങ്കിലും അവർക്ക് ഇവിടെ നൽകുന്നതാണ്, എന്നിട്ട് അതിന് കുറച്ചു നാളുകൾക്ക് ശേഷം എന്തെങ്കിലും ഇതിൽ നന്നായ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ട് കുറച്ച് സമയശേഷം നിങ്ങൾക്ക് നൽകുന്നതാണ് എന്ന് പറഞ്ഞിരുന്നില്ല. അത് നമ്മുടെ പട്ടാള സൈന്യത്തെ പോലെ ആദ്യം പഴയ അമ്പും വില്ലും പിന്നെ കൂടവും കൊട്ടുവടിയും അങ്ങനെ അമ്പും വില്ലിന് ശേഷം തോക്കും തോക്കിന് ശേഷം പെട്ടെന്ന് വളരുകയും അണു ആയുധങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഇപ്പോൾ ആയിരിക്കുന്നു. അങ്ങനെ നാം മുമ്പോട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവം തന്റെ മക്കൾക്ക് ആദ്യം തന്നെ ആറ്റോമിക ആയുധം നൽകി. കാരണം അവൻ നിത്യനായ ദൈവമാകുന്നു. ഒരു സംഘടന ഉണ്ടാകാൻ പോകുന്നുവെന്നും ഒരു യുദ്ധം നടക്കാൻ പോകുന്നുവെന്നും കണ്ടിട്ട് ദൈവം തന്റെ മക്കളെ ശരിയായ വിധത്തിലുള്ള ആയുധങ്ങളാൽ ഒരു ശരിയായ വിധത്തിലുള്ള ആക്രമണത്തിന് അവർക്കാവശ്യമുള്ള ശരിയായ വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളാലും സജ്ജീകരിച്ചിട്ട് അത് ഏദനിൽ നിന്നും മേഘങ്ങളിലേക്കുള്ള എടുക്കൽപ്പെടൽ വരെ അവരെ എല്ലാം വീശിയെടുത്തു കൊണ്ടുപോയി കളയും. എന്തായിരുന്നു അത്? അത് വചനമായിരുന്നു. വചനമായിരുന്നു. അതാണ് സാത്താനെ തോൽപ്പിക്കുന്നത്. അത് വചനമാക്കുന്നു. അതവനെ എവിടെയും ഏത് സമയത്തും തോൽപ്പിക്കും. ഏറ്റവും നല്ല കാര്യമായ വചനം നമ്മുടെ പക്കൽ ഉള്ളപ്പോൾ പിന്നെ നാം അതിന് പകരമായി മറ്റെന്തെങ്കിലും എടുക്കേണ്ടതിന്റെ ആവശ്യമെന്താണ്? ഇത് ഏറ്റവും നല്ല ആയുധമാണെന്ന് തെളിയിക്കുന്നതിന് യേശു തന്നെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ സാത്താൻ അവനോട് മുഖത്തോട് മുഖം സംഘട്ടനത്തിനെത്തിയപ്പോൾ അവൻ ഒരിക്കലും തന്റെ ശക്തിയെടുത്തിട്ട് സാത്താന്റെ കൈകളെ കെട്ടിയിടുകയുണ്ടായില്ല. എന്നാൽ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം നൽകിയ അതേ ആയുധം തന്നെയായ അവന്റെ വചനത്തെ എടുത്തിട്ട് പറഞ്ഞു, ഇതും എഴുതിയിരിക്കുന്നു. അതുമായിട്ട് അവൻ സാത്താനെ അരംഗത്തിൽ നിന്നും ഇടിച്ചു പുറത്താക്കി കളഞ്ഞു. അത് ശരിയാണ്, കാരണം ഇത് ദൈവത്തിന്റെ ഏറ്റവും നല്ല ആയുധമാണ്. ഇതെവിടെയാണെന്ന് നോക്കുക, ഇത് സഭയിൽ ഒന്നോ രണ്ടോ പേർക്കല്ല, എന്നാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാ വിശ്വാസികൾക്കും ഈ വചനമെടുത്ത് ശത്രുവിനെ കണ്ടുമുട്ടുന്നിടത്തെല്ലാം നേരിടാനുള്ള അധികാരമുണ്ട്. ശത്രുവിനെ കണ്ടുമുട്ടുന്നിടത്തെല്ലാം ഈ വചനമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. യേശു ഇവിടെ ആയിരുന്നപ്പോൾ അത് തെളിയിച്ചു തന്നിരുന്നു. അതുകൊണ്ട് ദൈവം തന്റെ മക്കളെ ശത്രുവിനെതിരായുള്ള സുരക്ഷയ്ക്കായി വചനത്താൽ സജ്ജീകരിച്ചു. അങ്ങനെ യുദ്ധം വരികയും പോരാട്ടത്തിനായി എല്ലാവരും അണിനിരക്കുകയും ചെയ്യുമ്പോൾ ഒരു യഥാർത്ഥ പടയാളിക്ക്, ഒരു യഥാർത്ഥ ക്രിസ്തീയ പടയാളിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏക കാര്യമെന്നത് ഈ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്ത വചനമാകുന്നു. നേരെ മുമ്പോട്ട് ചെന്ന് യാതൊന്നും സംഭവിക്കുകയില്ലെന്ന ഉറപ്പോടുകൂടി ശത്രുവിനെ നേരിടുക. നിന്റെ വശത്ത് 1,000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. ദൈവം ഈ പ്രസ്താവന ഉണ്ടാക്കിയിട്ട് തന്റെ മക്കൾക്ക് കൊടുക്കുകയും അത് ഇതുവരെയുള്ളതിലും വെച്ച് ഏറ്റവും നല്ലതാണെന്ന് മാത്രം ഓർത്തുകൊള്ളുക. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദ്യമായിട്ട് സാത്താൻ ഒരു വ്യക്തിയെ ആക്രമിക്കുന്നതിന് വന്നപ്പോൾ ദൈവമക്കൾ ഈ വചനത്താൽ കോട്ട കെട്ടി ഉറപ്പിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കെ സാത്താൻ വചനത്തെ ആക്രമിച്ചു. അവൻ ഒരിക്കലും ഒരു വ്യക്തിയെ ആക്രമിച്ചില്ല, അവൻ ആദ്യമായിട്ട് വചനത്തെ ആക്രമിച്ചു. ഇന്ന് ആ ചതിയനായ പല്ലി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക. ആദ്യമായിട്ട് അതൊരു നല്ല മനുഷ്യനല്ല അല്ലെങ്കിൽ നല്ല മനുഷ്യനാണ് എന്ന് പറയുന്ന കാര്യത്തിൽ അവൻ അത് ഇടുന്നില്ല. അതെത്ര നല്ല മനുഷ്യനായാലും അതൊരു കാര്യമല്ല. എന്നാൽ അവൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഏക കാര്യമെന്നത് അവരെ കൊണ്ട് ആ വചനത്തെ നിഷേധിപ്പിക്കുകയാണ്. അവൻ ആഗ്രഹിക്കുന്ന ഏക കാര്യമെന്നത് നിങ്ങളെ കൊണ്ട് ആ വചനത്തെ നിഷേധിപ്പിക്കുക മാത്രമാണ്. അങ്ങനെ സാത്താൻ ഏദൻ തോട്ടത്തിൽ വെച്ച് വചനത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിനാൽ വചനത്തെക്കാളും നന്നായി കാണപ്പെടുന്ന എന്തെങ്കിലും മനുഷ്യനോട് ഉപയോഗിക്കാൻ കഴിയുന്നത് അവൻ ആവശ്യമായിരുന്നു. വചനത്തെക്കാളും നന്നായി കാണപ്പെടുന്ന എന്തെങ്കിലും മനുഷ്യനോട് ഉപയോഗിക്കേണ്ടത് അവന്റെ പക്കൽ ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. അവൻ എന്താണ് ഉപയോഗിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? അത് നാം വെറും വകതിരിവ് എന്ന് പറയാറുള്ള യുക്തിവാദമായിരുന്നു. അങ്ങനെ അവനത് ഉപയോഗിക്കുകയും അവൻ വിജയിക്കുകയും അതിനാൽ അവനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിന് തന്റെ വചനമല്ലാതെ മറ്റ് യാതൊന്നും കൊടുക്കാൻ കഴിയുകയില്ല, കാരണം അവൻ ആദ്യമായിട്ട് തെരഞ്ഞെടുത്തത് അതായിരുന്നു. അവൻ ആ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ തന്നെ അവൻ എന്നേക്ക് നിൽക്കേണ്ടതായിട്ടുണ്ട്. സാത്താൻ യുക്തിവാദത്തെ എടുക്കുകയും അതുമായിട്ട് വചനത്തെ ആക്രമിക്കുകയും ഹൗവയെ വഴിതെറ്റിച്ചു കളയുകയും ചെയ്തു. യുക്തിവാദത്താൽ, മാനുഷിക യുക്തിവാദത്താൽ അത് ചെയ്തു എന്നുള്ളത് ശരിയാണ്. ദൈവത്തിന്റെ വചനത്തെ അവളെ കൊണ്ട് അവിശ്വസിപ്പിക്കുന്നതിനുള്ള ഏക വഴി അവന്റെ പക്കൽ ഉണ്ടായിരുന്നത് അതിനെ ആകർഷകമാക്കുന്നതായിരുന്നു. യുക്തിവാദത്തെ ആകർഷകമാക്കേണ്ടത് എങ്ങനെയായിരുന്നുവെന്ന് സാത്താൻ അറിഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് ആകർഷകമാകേണ്ടതാകുന്നു. പാപം വളരെ ആകർഷണമേറിയതാകുന്നു. പാപം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് അവിശ്വാസമാണ്. അതുകൊണ്ട് അത് വാസ്തവമായും ആകർഷണമേറിയതായിരുന്നു. സാത്താൻ പാപത്തെ നിങ്ങൾക്ക് അത്രയും അധികം ആകർഷണമേറിയതാക്കുന്നു. ഒരു നിമിഷത്തേക്ക് ഞാനിവിടെ നിർത്തുകയാണ്. ഒരു ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും കൂടാതെ വ്യത്യസ്ത ദേശങ്ങളുടെയും രാജ്യങ്ങളുടെയും സാൻമാർഗികതയെക്കുറിച്ച് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫ്രാൻസിലുള്ള പിഗല്ലെ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെ ജനങ്ങളുടെ അസാൻമാർഗികതയെക്കുറിച്ച് പലരും എന്നോട് പറഞ്ഞു ഞാൻ കേട്ടിരുന്നു. ഞാൻ എപ്പോഴെങ്കിലും അവിടെ പോവുകയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങളെയും അത്രയും ഹീനവും വിരൂപവുമായ നോട്ടത്തോടുകൂടിയ ഈ സ്ത്രീകളെയും കാണുന്നതാണ് എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ എന്നോടൊപ്പം 3 സഹോദരന്മാരുമായിട്ട് ആദ്യത്തെ രാത്രിയിൽ തന്നെ ഞാൻ പിഗലയിലെത്തി. സഹോദര, അത് ഞങ്ങൾക്ക് എത്ര ആശ്ചര്യകരമായ ഒന്നായിരുന്നു. സാത്താൻ അതിനായിട്ട് അത്ര മിടുക്കനായിരുന്നു. അവൻ ഇപ്രകാരം ഒരു കാര്യത്തെ ഒരിക്കലും ഉണ്ടാക്കാൻ പോകുന്നില്ല. എന്നാൽ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മനോഹരികളായ കുറച്ച് പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അത് ആകർഷകമേറിയതായിരുന്നു. തീർച്ചയായും പാപം ആകർഷണമേറിയതും വശീകരണമേറിയതുമാകുന്നു. സാത്താന് മുപ്പല്ലിക്കാലും കൂർത്ത വാലും അതുപോലെയുള്ള കാര്യങ്ങളുമില്ല. അവൻ വൃദ്ധനായി മേൽക്കുപ്പായമിട്ട് ചെവിയും തൂക്കിയിട്ട് വരുന്ന ജോൺ ബാർലിക്കോണിനെ പോലെയല്ല. അവനൊരു ചാതുര്യമുള്ളവനും ആകർഷണമേറിയവനുമാകുന്നു. പാപം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അസഭ്യമല്ല, അത് വളരെ ആകർഷണമേറിയതാകുന്നു. ആ കാരണത്താൽ നമുക്കത് വളരെ അടുത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാം അതിനെക്കുറിച്ച് സ്വല്പം എടുക്കുന്നതാണ്. ഞാൻ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഓർത്തിരുന്നു, സാത്താൻ ഇത് എത്രമാത്രം വാസ്തവികമാക്കിയിട്ട് അത് അവർക്ക് ആകർഷണമേറിയതാക്കുന്നു. എന്നാൽ അവർക്ക് വചനത്തോടൊപ്പം കോട്ടകെട്ടി ഉറപ്പിക്കപ്പെട്ട് നിൽക്കേണ്ടത് ആവശ്യമാകുന്നു. വചനം അവരുടെ കോട്ടയായിരിക്കട്ടെ, അപ്പോൾ അവർ സുരക്ഷിതമാകുന്നു, അപ്പോൾ അവർ വചനത്തിന്റെ പിന്നിലുമാകുന്നു. വചനം അവരുടെ മുമ്പിലായിട്ട് എല്ലായ്പ്പോഴും യഹോവായി പ്രകാരം അരളിയതാകുന്നു, യഹോവായി പ്രകാരം അരളി ചെയ്തതാകുന്നു. ഇടത്തായാലും വലത്തായാലും യഹോവായി പ്രകാരം അരളി ചെയ്തതാകുന്നു. അത് യെശയ്യാവ് ദേവാലയത്തിൽ വെച്ച് കണ്ടതായ സ്വർഗ്ഗദൂതന്മാരെ പോലെയാകുന്നു. ഒരു നല്ല പ്രാസംഗികനായിട്ട് വളരെ നന്നായ രീതിയിൽ താൻ മുൻപോട്ട് പോകുന്നുവെന്ന് അവൻ വിചാരിച്ചിരുന്നു. രാജാവ് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഒരു ദിവസം ആ രാജാവ് അവന്റെ അടുക്കൽ നിന്ന് എടുക്കപ്പെട്ടു. അവൻ വേദിയിൽ വന്ന് മുട്ടുകുത്തുകയും ഒരു ദർശനത്തിലാകുകയും ദൂതന്മാർ ചിറകുകൊണ്ട് മുഖം മൂടിയും കാൽമുടിയും രണ്ടും കൊണ്ട് പറന്നും സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നാർത്ത് പറഞ്ഞുകൊണ്ടും വരുന്നു. അവർ പോയിടത്തെല്ലാം അതായിരുന്നു.
Ezekiel saw the picture of the vision this way.
യെഹെസ്കേൽ കണ്ട ദർശനത്തിലെ കാഴ്ചയും ഇതുപോലെയായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും അതിൽ ഒന്നിന് കാളമുഖവും ഒന്നിന് സിംഹമുഖവും അങ്ങനെയെല്ലാമായിട്ടത് തുടരുകയും അവ പോയിരുന്നിടത്തെല്ലാം അത് കോട്ടകെട്ടി ബലപ്പെടുത്തുകയും ഇരുന്നു. ദൈവത്തിന്റെ വചനമല്ലാതെ മറ്റു യാതൊരു വഴിയുമില്ല. യഹോവായി പ്രകാരം അരളി ചെയ്ത വചനത്താൽ അതെല്ലായിടത്തും ചുറ്റുമായും കോട്ടകെട്ടി ഉറപ്പിച്ചിരിക്കുന്നു. യഹോവായി പ്രകാരം അരളി ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ നടപ്പിലും നിങ്ങളുടെ വ്യവസായത്തിലും നിങ്ങളുടെ സഹകരണത്തിലും എല്ലാ കാര്യങ്ങളിലും ആദ്യമായിട്ട് ദൈവത്തിന്റെ വചനത്തെ ഇടുക. നിങ്ങൾ പറയുകയാണ്, ഈ ചെറിയ നൃത്തം ആരെയും വേദനിപ്പിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയും ഞാൻ ഇന്ന് രാത്രിയിൽ പോവുകയുമാണ്. നിങ്ങൾക്ക് യഹോവായി പ്രകാരം അരളി ചെയ്യുന്നു എന്ന വചനത്തെ നിങ്ങളോടൊപ്പം എടുക്കാൻ കഴിയുമോ? നോക്കൂ, ഈ ചെറിയ ഇടപാട് എനിക്കൊന്ന് വലിക്കാൻ കഴിഞ്ഞാൽ ഓ, അതൊരു സ്വല്പം തണലാകുമെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ യഹോവായി പ്രകാരം അരളി ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എല്ലായ്പ്പോഴും ആദ്യം അവനെ എടുക്കുകയും കോട്ടകെട്ടി ഉറപ്പിക്കപ്പെടുകയും ചെയ്യുക. കാരണം അവൻ നമ്മുടെ രക്ഷാ സങ്കേതമാകുന്നു, ഇത് സാഹസമാകുന്നു. എന്നാൽ സാത്താന്റെ നുണയെ വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ദൈവത്തിന്റെ സത്യത്തെ ആദ്യം നിഷേധിച്ച് കളയണമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? സാത്താന്റെ നുണയെ വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അത് അവഗണിക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കള്ളം വിശ്വസിക്കുന്നതിന് മുമ്പ് ആദ്യം സത്യം നിഷേധിച്ചിരിക്കണം. ശരിയാണ്, അത് നിഷേധിക്കേണ്ടതായിട്ടുണ്ട്. ഹൗവ അതിനെ പിന്നിൽ നിന്ന് പുറത്തായിട്ട് യുദ്ധം പരാജയപ്പെട്ടു പോയി. സാത്താൻ പുറത്തു നിന്നുകൊണ്ട് അവന്റെ ഉന്നം വെടിവെച്ചുകൊണ്ടിരുന്നു. അവൾ പറഞ്ഞു, എന്നാൽ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അവൻ വീണ്ടും ഉന്നം വെച്ചു, എന്നാൽ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ വേറൊരു രീതിയിൽ വീണ്ടും ഉന്നം വെച്ചു, എന്നാൽ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. സാത്താൻ നേരെ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഒരു നിമിഷം നിൽക്കുക, ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ നിനക്ക് പറഞ്ഞുതരാം. നോക്കൂ, നീ ദൈവത്തെ പോലെ വിവേകിയല്ല, നിനക്ക് തെറ്റും ശരിയും അറിയില്ല. എന്നാൽ ശ്രദ്ധിക്കുക, നീ ദൈവത്തെ പോലെ വിവേകിയാകാൻ ആഗ്രഹിക്കുന്നില്ലേ? ഹവ പറഞ്ഞു, അതെ, ഞാനതാകാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ എന്തെങ്കിലുമായിട്ട് അവൾ പറഞ്ഞു കാണും, ദൈവത്തിന്റെ സകല വിവേകവും അറിയാൻ ആഗ്രഹിക്കുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. ശരിയും തെറ്റും എന്താണെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്കതറിയില്ല. ശരി, എങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്നാൽ അവൾ പറഞ്ഞു, ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്, എന്നാൽ നിനക്കറിയാമോ, തീർച്ചയായും അവൻ ഒരു നല്ല ദൈവമാണ്, അവൻ അത് ചെയ്യുകയില്ല. അവിടെ അവൾ വഴിയൊരുക്കി കൊടുക്കുകയും അവൻ ഉന്നം വയ്ക്കാനും കഴിഞ്ഞു. അവിടെയാണ് അവൾ തെറ്റായ ചുവട് വെച്ചത്. അവിടെയാണ് അവൾ ചെറുതായൊന്ന് നിന്നുപോയത്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ക്രിസ്ത്യാനികളായ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാത്താനു വേണ്ടി ഒരിക്കലും ഒരു നിമിഷം പോലും നിങ്ങൾ നിൽക്കാനിടയാകരുത്. ഒരു യുക്തിവാദത്തിനായി നിന്നു കൊടുക്കരുത്. നിങ്ങളൊരു യുക്തിവാദത്തിനായി അത് തുടങ്ങുമ്പോൾ സാത്താൻ നേരെ അകത്ത് കടന്നു വരുന്നു. നിങ്ങൾക്ക് ദൈവത്തെ ന്യായവാദം നടത്താൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ തന്നെ കഴിയുകയില്ല. നിങ്ങൾക്ക് ദൈവത്തെ വിശ്വസിക്കുക മാത്രം ചെയ്യേണ്ടിയിരിക്കുന്നു. എനിക്ക് ദൈവത്തെ വിശദീകരിക്കാൻ കഴിയില്ല, ആർക്കും തന്നെ കഴിയില്ല. എനിക്ക് കാര്യങ്ങളും വിശദീകരിക്കാൻ കഴിയില്ല. എന്നാൽ ഒരേ ഒരു കാര്യമെന്നത്, ഞാനത് വിശ്വസിക്കുക മാത്രം ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം അവൻ അപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. നമുക്കാർക്കും തന്നെ അത് വിശദീകരിക്കാൻ കഴിയില്ല. അത് വിശദീകരിക്കാൻ ശ്രമിക്കുകയും അരുത്. നോക്ക, നിങ്ങളുടെ പാസ്റ്റർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ജൂനിയർ, നിങ്ങൾ എല്ലാവരും തന്നെ ഒരു ഭ്രാന്ത് പിടിച്ച കൂട്ടരാണ്. ദിവ്യ രോഗശാന്തി എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഇല്ല എന്ന് പറയുന്ന അവിശ്വാസികളായി ഈ കൂട്ടരോട് നിങ്ങൾ ഒരിക്കലും കൂടരുത്. അപ്പോൾ നിങ്ങൾ അവരോട് ശരിയെങ്കിൽ പിന്നെ അത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾ ഒരു അവിശ്വാസിയാണ് എന്ന് പറയണം. എന്നിട്ട് നേരെ മുമ്പോട്ട് നടന്നുകൊള്ളുക. മനസ്സിലായില്ലേ? ഇത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാകുന്നു. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയെന്ന് നിങ്ങൾ എല്ലാവരും പറയുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. അപ്പോൾ അവരോട് എങ്കിൽ പിന്നെ അത് നിങ്ങൾക്ക് വേണ്ടിയല്ല, അതെനിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മുമ്പോട്ട് പോയിക്കൊള്ളുക. നിങ്ങൾ യുക്തിവാദം ചെയ്യരുത്. അത് യുക്തിവാദം ചെയ്യുന്നതിന് ശ്രമിക്കുകയും, അതിന് യാതൊരു യുക്തിവാദവുമില്ല. നിങ്ങൾ അത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒരു കാര്യം പോലും യുക്തിവാദം ചെയ്യരുത്. അതിന്റെ കാരണം എന്താണെന്നാൽ ദൈവത്തെ സ്വീകരിക്കുന്നതിനുള്ള ഏക വഴി എന്നത് വിശ്വാസത്താലാകുന്നു. അത് യുക്തിവാദത്താലോ വിവേകശക്തിയാലോ അല്ല. അത് വിശദീകരിക്കാൻ തന്നെ കഴിയുകയില്ല. നിങ്ങൾ യാതൊന്നും വിശദീകരിക്കുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും വിശ്വസിക്കുകയാണ്. അത് നിങ്ങൾക്ക് തോന്നുന്നതായ എന്തെങ്കിലുമല്ല. യേശു ഒരിക്കലും നിങ്ങൾക്കതെങ്ങനെ തോന്നുന്നുവോ എന്ന് ചോദിച്ചില്ല. എന്നാൽ നിങ്ങൾ ഇത് വിശ്വസിക്കുമോ എന്നാണ് ചോദിച്ചത്. അത് ശരിയാണ്, നിങ്ങൾ ദൈവം പറഞ്ഞത് വിശ്വസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് എപ്രകാരമെന്ന് എനിക്ക് നിങ്ങളോട് വിശദീകരിക്കാൻ കഴിയില്ല. എനിക്ക് ചിന്തിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആശ്ചര്യകാര്യമെന്നത്, ഒരു മനുഷ്യനെ അതിപ്രകാരമായിട്ട് ഒരു പന്നി എടുത്തിട്ട് അതിനോട് നിനക്കറിയാമോ, ഇനിയും നീ ഒരു പന്നിയല്ല, നീ ഒരു കുഞ്ഞാടാകുന്നു എന്ന് പറയുകയും അവനൊരു കുഞ്ഞാടാകുകയുമാകുന്നു. അത് വിശ്വസിക്കുന്നതിന് കഠിനമേറിയ ഒരു കാര്യമാകുന്നു. എങ്കിലൊരു പാപിയിൽ നിന്നും ഒരു ക്രിസ്ത്യാനിയായി പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ അതേ കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. അത് നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളെ മാറ്റുന്നു, നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ മാറ്റുന്നു, നിങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളിലെയും മാറ്റുന്നു. അത് നിങ്ങളെ വേറൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും വേറൊരു ആത്മാവിനെ നൽകുകയും അത് വേറൊരു സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ പഴയ ജീവിതം മരിക്കുകയും പുതിയ ജീവൻ വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു. പിന്നെ നിങ്ങൾ ഇതിനു മുമ്പായിരുന്ന സൃഷ്ടിയാകുന്നില്ല. അപ്പോഴാണ് നിങ്ങൾ രക്തത്തിന് പിന്നിലായി വചനത്താൽ കോട്ട കെട്ടി ഉറപ്പിക്കപ്പെടുന്നത്. യാതൊന്നും വിശദീകരിക്കാൻ ശ്രമിക്കരുത്. വിശ്വസിക്കുക മാത്രം ചെയ്ത് മുമ്പോട്ട് പോയിക്കൊള്ളുക. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. രക്ഷിതാവേ, എന്റെ വിശ്വാസത്തെ അങ്ങയിൽ ഉയർത്തിയിട്ട് അതൊരു മലയെ നീക്കാൻ കഴിയാവുന്നതാക്കണമേ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ സഹേല സന്ദേഹങ്ങളും ആ നീരൊഴുക്കിൽ അടക്കിയിരിക്കുന്നു. ഡോക്ടർമാർ വന്ന് അബ്രഹാമിനോട്, അബ്രഹാമേ, നിനക്ക് 100 വയസ്സായിരിക്കുന്നു, നിന്റെ ഭാര്യയ്ക്ക് 90 വയസ്സായിരിക്കുന്നു, നിനക്കൊരു മകനുണ്ടായാൽ എങ്ങനെ കഴിയുമെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അബ്രഹാം പറയുകയാണ്, ശരി, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ഇപ്രകാരമാണ്, അതായത് അതിനൊരു പ്രത്യേക സമയമുണ്ടായിട്ട് ഞങ്ങളൊരു പ്രത്യേകപരമായ സംഗതിയെ കുടിക്കുകയും അതിപ്രകാരം അത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു മാറ്റം നടക്കുകയും ചെയ്യും. അബ്രഹാമിന് അത് വിശദീകരിക്കാൻ കഴിയുകയില്ല. എന്നാൽ അബ്രഹാം ഇപ്രകാരം എന്തെങ്കിലും പറഞ്ഞു കാണും, എനിക്കറിയില്ല, നിങ്ങൾക്കറിയാൻ പാടില്ലാത്തതുപോലെ തന്നെ എനിക്കും അറിയില്ല, ഞങ്ങൾക്കത് സംഭവിക്കും എന്ന് ദൈവം പറഞ്ഞ കാര്യത്തിൽ ആശ്രയിക്കുക മാത്രം ചെയ്യുന്നു, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. അതേ ശ്രീമാൻ, ഇപ്പോൾ എല്ലാമായിട്ട് അതാകുന്നു. അതെടുത്ത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവം അപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. ദൈവം അൽപ്രകാരം കൽപ്പിച്ചിരിക്കുന്നതിനാൽ അതെല്ലാ കാര്യങ്ങളെയും ഉറപ്പിക്കുന്നു. ഇപ്പോൾ ഹവ്വ വചനത്തിന് പിന്നിൽ നിന്ന് മാറിയിട്ട് ഈ സംഘടനത്തിൽ പരാജിതയാകുകയും കിടങ്ങിനേറ്റവും മേലെ കയറിയിട്ട് നീ അപ്രകാരം അത് പറയുന്നില്ലേ, അത് സത്യം തന്നെയാണോ എന്നെല്ലാം ചോദിക്കുകയും അവിടെ തന്നെ അവൾ വീണു പോകുകയും ചെയ്തുവെന്ന് നാം കാണുന്നു. നിങ്ങൾക്കറിയാമോ, ഞങ്ങളത് ഞങ്ങളുടെ സഭയിൽ പഠിപ്പിക്കുന്നില്ല. അവനിവിടെ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുന്നു. കൊള്ളാം, എന്നാൽ ശ്രദ്ധിക്കൂ പ്രിയെ, നിനക്കതിലും നന്നായി അറിയാമല്ലോ അത് ശരിയല്ലെന്ന്. നിന്റെ തന്നെ സാമാന്യ ബുദ്ധി നിനക്കത് പറഞ്ഞു തരും. എന്തുകൊണ്ടാണെന്നാൽ ഞാൻ ജനങ്ങളെ വെറുതെ ഒത്തിരി കരഞ്ഞു കണ്ടിട്ടുണ്ട്. അവരെന്തിനു വേണ്ടിയാണ് കരയുന്നത്? ഇപ്പോൾ നിങ്ങളുടെ തന്നെ സാമാന്യ ബുദ്ധി അവരത് ഉണ്ടാക്കി ചെയ്യുന്നതാണെന്ന് കാണിച്ചു തരും. അവർ വികാരാവശ്യത്തിലായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങളത് കേൾക്കുന്നതിനായി നിന്നാൽ നിങ്ങൾ ഈ സംഘടനത്തിൽ പരാജയപ്പെട്ടു പോകും. അവർ പറയും, ഓ, ഒരു നിമിഷം നിൽക്കൂ, നിങ്ങൾക്ക് ക്ഷയരോഗമാണെന്ന് ഡോക്ടർ പറഞ്ഞുവല്ലോ, കൂടാതെ വളരെ മുന്നേറിയ അവസ്ഥയിലായിരിക്കുന്നു, ഈ ക്ഷയരോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല, അങ്ങനെ ഡോക്ടർ തന്നെ പറഞ്ഞിരിക്കുന്നുവല്ലോ. നിങ്ങളുടെ സാമാന്യ ബുദ്ധി തന്നെ ഇപ്പോൾ അത് പറയുന്നില്ലേ? അങ്ങനെ നിങ്ങൾ യുക്തിവാദത്തിൽ ആശ്രയിക്കാൻ പോകുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ മരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് ചെയ്തുകൊള്ളുക. എന്നാൽ ദൈവം തന്നതായ വാഗ്ദത്തം അതെന്ത് തന്നെയായാലും നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അത് സകല പദ്ധതിയെ മാറ്റിത്തരും. അത് പരിവർത്തനം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ അത് ചെയ്യട്ടെ. ഞാനത് വിശ്വസിക്കുന്നു. അതെങ്ങനെ ചെയ്തുവെന്നറിയില്ല, എന്നാൽ ഒരു പുതിയ സൃഷ്ടി അവിടെ എത്തിക്കഴിഞ്ഞു. ഞാൻ പള്ളി ഒഴിവാക്കിപ്പോയിട്ട് ഇന്ത്യാനയിലുള്ള ഇവാൻസ്വില്ലയിലെ എന്റെ 15-ാമത്തെ മല്ലയുദ്ധ തൊഴിലിൽ മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി എന്നോട് ഇപ്രകാരം പറയുകയുണ്ടായി. അത് ഹോവാർഡ് മക്ലൈൻ ആയിരുന്നു. അദ്ദേഹത്തെ ന്യൂ ആൽബനിയിൽ നിന്നുള്ള നിങ്ങളിൽ വളരെയധികം പേരും അറിയും. ഞങ്ങൾ വഴിയിൽ കൂടെ നടക്കുകയായിരുന്നു. അദ്ദേഹം ഒരു ഉരുൾ മല്ലനും ഞാനൊരു ബാൻഡം മല്ലനുമായിരുന്നു. ഞാൻ വെസ്റ്റ് വെർജീനിയയിലുള്ള ഹണ്ടിടോണിലെ ബില്ലി ഫ്രിക്കുമായി മത്സരിച്ചിരുന്നു. ഇതുപോലൊരു നീലക്കുപ്പായം ധരിച്ചിട്ട് ആ നാളുകളിൽ എനിക്ക് കുറച്ച് നല്ല മുടിയുണ്ടായിരുന്നു. ഞങ്ങൾ വഴിയിൽ കൂടെ നടക്കുകയും ഏകദേശം 3 മണിയോടുകൂടെ വൈകുന്നേരത്തെ ആഹാരമെടുത്തിട്ട് രാത്രിയിലെ പോരാട്ടത്തിനായി തയ്യാറായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിശ്രമിക്കുന്നതിനായി പോവുകയും പിന്നെ കൈകൾ പൊതിഞ്ഞുമിരുന്നു. ഹോവാർഡ് എന്നോട് പറഞ്ഞു, ബിൽ, നിനക്കൊരു കാര്യം അറിയാമോ? ഞാൻ ചോദിച്ചു, എന്താണ്? അദ്ദേഹം പറഞ്ഞു, നീ കാഴ്ചയ്ക്കൊരു ബാപ്റ്റിസ്റ്റുകാരനായ പ്രാസിംഗിനെ പോലെയുണ്ട്. അദ്ദേഹത്തിന് എന്നെ എന്തും പറയാമായിരുന്നു. ഞാൻ ഒരിക്കലും അതിനെതിരായി തിരിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഹോവാർഡ്, ഒരു നിമിഷം നിൽക്കൂ, നീ അത് പറയുമ്പോൾ ചിരിക്കുന്നു. എനിക്ക് ഏകദേശം ഇത്രയും ഉയരമുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ മേൽ ചാടിക്കയറാൻ തയ്യാറായിരുന്നു. എനിക്കൊരു പ്രാസിംഗിനുമായിട്ട് യാതൊന്നും തന്നെ ചെയ്യാനില്ലായിരുന്നു. എന്നാൽ ഇന്നെനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അഭിനന്ദനം തന്നെ ആരെങ്കിലും സഹോദരൻ ബ്രണഹാം നിങ്ങളെ കണ്ടിട്ട് ഒരു പ്രാസിംഗിനെ പോലെയുണ്ട് എന്ന് പറയുന്നതാണ്. ഞാൻ പറയും, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എന്താണ് കാര്യം? ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നു. ഞാൻ അതെങ്ങനെയാണ് ചെയ്തത്? ഞാൻ അവന്റെ വചനത്തെ എടുത്തു. സഹോദരൻ ബ്രണഹാം, ഏത് തരത്തിലുള്ള മരുന്നാണ്, എന്തു സൂത്രവാക്യമാണ് നീ എടുത്തിരിക്കുന്നത്? ഞാൻ യാതൊന്നും എടുത്തിട്ടില്ല. അവൻ എങ്ങനെയാണ് അത് ചെയ്തത് എനിക്കറിയില്ല. എന്നാൽ എങ്ങനെയൊക്കെയായാലും ഞാനത് വിശ്വസിച്ചു. ഞാൻ ഒരിക്കലും യാതൊന്നും എടുത്തിട്ടില്ല. ഞാൻ അത് വിശ്വസിക്കുക മാത്രം ചെയ്തു. ഞാൻ എന്തായിരുന്നു? അതിൽ നിന്നും ഒരു പാപിയിൽ നിന്നും ഒരു ക്രിസ്ത്യാനിയായി എന്നെ അവൻ ഉയർത്തി. ഞാൻ അവന്റെ വചനത്തെ എടുത്തതിനാൽ അവനത് ചെയ്തു. അതേ കാര്യം തന്നെ അവൻ രോഗത്തിനായും ചെയ്യും. അതേ കാര്യം തന്നെ പരിശുദ്ധാത്മ സ്നാനത്തിനായും ചെയ്യും. അവൻ നൽകിയിരിക്കുന്ന ഏതൊരു വാഗ്ദത്തത്തിനായും അത് തന്നെ ചെയ്യും. എന്നാൽ ശ്രദ്ധിക്കൂ, എന്റെ വിഷയം എന്താണ്? ഒരു സംഘടനമാകുന്നു. സംഘടനം സാത്താൻ നിങ്ങളെ ഒരു യുക്തിവാദത്തിന് വേണ്ടി എടുക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ അതൊരിക്കലും ചെയ്യരുത്. എന്നാൽ നിങ്ങളൊരു ക്രിസ്ത്യാനിയായി കഴിഞ്ഞ ശേഷം നിങ്ങൾ വചനത്താലും വചനത്തിലുള്ള ഏതൊരു വാഗ്ദത്തത്താലും കോട്ട കെട്ടി ഉറപ്പിക്കപ്പെടുന്നു. ഞാനത് പറയാൻ പോകുകയായിരുന്നു എന്ന് അറിഞ്ഞിരുന്നേയില്ല. നിങ്ങളൊരു ക്രിസ്ത്യാനിയായി കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് പിന്നിലായി സ്ഥാനപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ കോട്ടയും സുരക്ഷയും അവിടെയാകുന്നു. ഓ, അതിലുള്ള സകല വാഗ്ദത്തങ്ങളും നിങ്ങളുടേതാകുന്നു. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏക കാര്യമെന്നത് കൈയെത്തിയത് പ്രാപിച്ചിട്ട് അതുമായി നേരെ മുമ്പോട്ട് പോവുക എന്നതാണ്. അത് പ്രാവർത്തികമാകുമെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്? അതെങ്ങനെ പ്രാവർത്തികമാകുമെന്ന് എനിക്കറിയില്ല. എനിക്കത് വിശദീകരിച്ചു തരിക, എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഏക കാര്യമെന്നത് ദൈവം തന്റെ മക്കൾക്ക് ആക്രമണത്തിനായി നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ആയുധം നൽകി. കാരണം സാത്താന്റെ പ്രവർത്തനങ്ങളെ ദൈവം അറിഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്കത് രക്തത്തിന്റെ രസതന്ത്രം എടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ രസതന്ത്രം എടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തിന്റെയെങ്കിലും എടുക്കുന്നത് പോലെ നിർണയം നടത്തി നോക്കാം. അവൻ വചനത്തെ എന്തുകൊണ്ടാണ് നൽകിയത്? നിങ്ങൾ തയ്യാറാണോ? കാരണം വചനം നിത്യമാകുന്നു. ദൈവം നൽകുന്ന ഒരു വാഗ്ദത്തം നിത്യമാണെങ്കിൽ പിന്നെ യാതൊന്നിനും ഒരിടത്തും അത് നിർത്താൻ കഴിയുകയില്ല. അവർക്കത് കഴിയില്ല. സകല ആട്ടത്തെയും മേലെന്ന് താഴോട്ടോ പിന്നിലോട്ടോ ആക്കിക്കൊള്ളുക. അതൊരിക്കലും ദൈവത്തിന്റെ വചനത്തെ ഒരു ചെറിയ വാക്കിനെ പോലും ഇളക്കുകയില്ല. കാരണം യേശു പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്റെ വാക്കുകളോ ഒരിക്കലും ഒഴിഞ്ഞുപോകുകയില്ല. അതാണ് ഏറ്റവും നല്ല ആയുധമായിട്ടുള്ളത്. ഇത് നിത്യനായ ദൈവത്തിന്റെ വചനമാകുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ വചനം എന്താകുന്നു? ദൈവത്തിന്റെ വചനം ദൈവം സ്വയം തന്നെയാകുന്നു. അതിനാൽ ദൈവം വിശ്വാസിക്ക് സ്വയം തന്നെ തന്നെയായി നൽകി. ആമേൻ. ഇത് ദൈവം സ്വയം തന്നെയാകുന്നു. അവൻ ശത്രുവിനെ ആക്രമിക്കുന്നതിന് വിശ്വാസിക്ക് സ്വയം തന്നെ തന്നെയായി നൽകി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ പിതാവാകുന്നു. അങ്ങനെ വചനം ദൈവമാകുന്നുവെങ്കിൽ പിന്നെ വചനം നമ്മുടെ പിതാവുമാകുന്നു. നാം വചനത്താൽ ജനിച്ചിരിക്കുകയും അവൻ തന്റെ മക്കളുടെ മുന്നണിയിൽ നിൽക്കുകയും ചെയ്യുന്നു. ആമേൻ. അവിടെയാണ് നിങ്ങൾ. അവൻ തന്റെ മക്കൾക്ക് വേണ്ടി അവിടെ നിൽക്കുന്നു. പിന്നെ നാം എന്തിനു വേണ്ടിയാണ് പേടിക്കുന്നത്? മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ തീർച്ചയാണ്. അവന്റെ വരവ് തീർച്ചയാണ്. വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നതായ സകല അനുഗ്രഹങ്ങളും നമ്മുടേതാകുന്നു. എല്ലാം നമുക്ക് അവകാശപ്പെട്ടിരിക്കുന്നു. നാം ഒരുവിധം മടിച്ചിട്ട് പറഞ്ഞാൽ സാത്താൻ പറയും, ഈ വശത്തേക്ക് വരിക, ഇത് ഞാൻ നിന്നോട് യുക്തിവാദം നടത്തി മനസ്സിലാക്കി തരാം. ഓ, അപ്പോൾ നിങ്ങൾ പിതാവിന് പിന്നിലായിക്കൊള്ളുക. മനസ്സിലായില്ലേ? നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. പിതാവ് നിൽക്കുന്നിടത്ത് തന്നെ നിങ്ങളും നിന്നിട്ട് ഇത് പിതാവ് അരുളിച്ചെയ്തതാകുന്നു എന്ന് തന്നെ പറയുക. എന്റെ പിതാവ് ഇപ്രകാരം അരുളിച്ചെയ്തതാകുന്നു, എന്റെ പിതാവ് ഇപ്രകാരം അരുളിച്ചെയ്തതാകുന്നു. അതവനെ തോൽപ്പിച്ചു കളയും. ലോകത്തെ പോലെ തന്നെ അത് തീർച്ചയായിട്ട് അപ്രകാരമാകേണ്ടിയിരിക്കുന്നു. ശരി, എന്നാൽ ഹൗവ ചെയ്തതുപോലെ നിങ്ങൾ അതിന് പിന്നിൽ നിന്ന് പുറത്തു വരികയാണെങ്കിൽ പിന്നെ യുദ്ധം പരാജയപ്പെട്ടു പോകും. ഇപ്പോൾ പാവം ഹൗവ, അവൾ അതിന് ചെവി കൊടുത്തു, അവളുടെ സ്ഥാനം അവൾക്ക് നഷ്ടപ്പെട്ടു. ശരി, അതിനുശേഷം ദൈവം മനുഷ്യനെ തെരഞ്ഞെടുത്ത് തന്റെ കോട്ട ഉറപ്പിക്കുകയും അപ്പോൾ മുതൽ ഇന്നുവരെയും അതായിരിക്കുന്നു. അവിടെയാണ് പലരും ഈ അന്ത്യകാലത്ത് പറയാറുള്ളത്, ഒരു മഹിളയ്ക്ക് ഒരു പുരുഷനെ പോലെ പ്രസംഗപീഠത്തിൽ എന്തുകൊണ്ട് ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ യാതൊരു കാരണവശാലും അതുമായി തർക്കിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും എനിക്ക് കഴിയാവുന്നതിലും നന്നായിട്ട് അവരിൽ പലർക്കും കഴിയും. എന്നാൽ ദൈവം ചെയ്ത കാര്യത്തെ നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. അവിടെ വെച്ച് അഴികളെ തകർത്ത് കളഞ്ഞത് ഹൗവയായിരുന്നു. ആദം യാതൊരഴികളെയും തകർത്ത് കളഞ്ഞിരുന്നില്ല. ഇല്ല ശ്രീമാൻ. എന്നാൽ അവൻ തന്റെ ഭാര്യയെ സ്നേഹിച്ചിരുന്നതിനാൽ അവളോടൊപ്പം പുറത്തേക്ക് നടന്നിറങ്ങി. മനസ്സിലായില്ലേ? അതിനാൽ ദൈവം തന്റെ കോട്ടയെ ഉറപ്പിക്കുന്നതിന് മനുഷ്യനെ തിരഞ്ഞെടുത്തു. അതിനുശേഷം നാം കാണുന്നത് യുദ്ധം അവിടെ പരാജയപ്പെടുകയും നാശം അവരുടെ മേൽ വന്നെത്തുകയും അത് കഴിഞ്ഞ് ആ കാലഘട്ടത്തിന് മാറ്റം വരികയും ചെയ്തു. ആ സമയം മുതൽ യുദ്ധം എപ്രകാരം മുമ്പോട്ട് പോയെന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ വചനത്തിലുള്ള വിശ്വാസത്തിന് പകരം അവന്റെ യുക്തിവാദത്തിൽ ആശ്രയിച്ചതിന്റെ കാരണത്താൽ ഹൗവ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയെന്ന് നാം അറിയുന്നു. നമുക്കത് വീണ്ടും ആവർത്തിച്ച് പറയാം. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നതിന് പകരം അവൾ അവളുടെ സ്വന്തം യുക്തിവാദത്തിൽ ആശ്രയിച്ചു. അത് യുക്തിവാദത്തിലായിപ്പോയി. ആ കാരണത്താൽ അവൾ മുൻനിരയെ തകർക്കുകയും ശത്രു അകത്തേക്ക് തള്ളിക്കയറുകയും ചെയ്തിട്ട് മരണം ലോകത്തെ ആഘാതം ചെയ്തു. അതിനാൽ ദൈവം പിന്നെ ഒരിക്കലും സ്ത്രീയെ ആ മുൻനിരയിൽ നിർത്തുന്നതിൽ വിശ്വസിച്ചില്ല. ഇത് പിന്നെ പുരുഷനോടൊപ്പമാകുന്നു. അടുത്ത കാലഘട്ടം മാറിയപ്പോൾ സംഘടനം പിന്നെയും തുടങ്ങി. അതിനെക്കുറിച്ചുള്ള ഒരു തിരുവെഴുത്ത് ഞാനിപ്പോൾ നോക്കുകയാണ്. അതിപ്പോൾ വായിക്കാൻ തുടങ്ങാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വാസ്തവമായും ഒരു പ്രസംഗം പ്രസംഗിക്കുന്നതിന് ഇപ്പോൾ എത്ര നേരമുണ്ട്? അത് 6 മണിക്കൂറിൽ കൂടുതൽ എടുക്കുന്നതല്ല. അങ്ങനെ ഞാൻ അർത്ഥമാക്കുന്നില്ല. നമ്മുടെ ബൈബിളുകളിൽ നിന്ന് അതെടുത്തിട്ട് കുറച്ചു നേരത്തേക്ക് നമുക്ക് വായിക്കാം. അത് വായിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുകയും അങ്ങനെ വായിച്ചു പോകുമ്പോൾ അത് ദൈവത്തിന്റെ വചനമായിട്ട് അതോടൊപ്പം തുടരുകയും ചെയ്യുന്നു. നമുക്ക് ആദാമിന്റെ കാലഘട്ടം മുതൽ നോഹയുടെ കാലഘട്ടം വരെയുള്ള ഈ കാലഘട്ടത്തിന്റെ മാറ്റത്തെ നമുക്കെടുക്കാം. ആ സമയം വരുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചിരുന്നുവെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 36-ാം അധ്യായത്തിൽ നിന്ന് തുടങ്ങി കുറച്ച് വാക്യങ്ങൾ വായിക്കാം. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച് ഏവരെയും ഭാര്യമാരായി എടുത്തു. ഇപ്പോൾ നമുക്കിത് താരതമ്യപ്പെടുത്തി നോക്കാം. യേശു പറഞ്ഞു, നോഹയുടെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരമെങ്കിലും ആയിരിക്കും. ഇത് വായിക്കുമ്പോൾ സൺഡേ സ്കൂൾ പാഠത്തെ പോലെ തന്നെ 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് കുറച്ചുകൂടി തിരുവെഴുത്തിലേക്ക് നാം പോകുന്നതാണ്. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ, ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ കണ്ടിട്ട്. ഇപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചുവോ? ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചേവരെയും ഭാര്യമാരായി എടുത്തു. വേദശാസ്ത്ര പണ്ഡിതരിൽ മഹാന്മാരായ പലരോടും ഈ കാര്യത്തിൽ ഞാൻ വ്യത്യസ്തനാകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഞാൻ അർത്ഥമാക്കുന്നതുമില്ല. എന്നാൽ നിങ്ങളിൽ പലർക്കും അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് അറിയാം. അതായത്, ലൂസിഫറിന്റെ കള്ളത്തരത്തിൽ വീണുപോയ ഈ ദൂതന്മാർ അവർക്ക് ഭാര്യമാരെ എടുക്കുകയും ഈ വീണുപോയ ദൂതന്മാർ യഥാർത്ഥത്തിൽ ദൈവപുത്രന്മാരും അവർ കൃപയിൽ നിന്നും വീണുപോകുകയും ഭൂമിയിലേക്ക് തള്ളിക്കളയപ്പെടുകയും അവർ സ്വയം ഒരു ശരീരത്തിലേക്ക് തള്ളിക്കയറുകയും ഭാര്യമാരെ എടുക്കുകയും ചെയ്തു എന്നാണ്. ഇത് തിരുവെഴുത്തുമായി ഒട്ടും യുക്തിവാദം നടത്തുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണമെന്താണെന്നാൽ ആദ്യമായിട്ട് ഒരു വീഴ്ച പറ്റിയ സ്വർഗദൂതന് സ്വയം ഒരു മനുഷ്യനാകുന്നതിന് മുമ്പ് അവൻ ആദ്യം ഒരു സൃഷ്ടാവാകേണ്ടതുണ്ട്. സൃഷ്ടാവ് ഒരുവനെയുള്ളൂ, അത് ദൈവമാകുന്നു. അതിനാൽ ഇത് അതിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം എന്താണെന്നാൽ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ എടുത്തു എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ ദൂതന്മാരിൽ ലൈംഗികതയെക്കുറിച്ച് ഒരിക്കലും സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? മനസ്സിലായോ? ദൂതന്മാരിൽ ലൈംഗികത ഒരിടത്തും സൂചിപ്പിച്ചിട്ടില്ല. കൂടാതെ ഒരു സ്ത്രീ ഒരു സ്വർഗദൂതയായിട്ട് ബൈബിളിൽ ഒരിടത്തുമില്ല. കാരണം സ്ത്രീ മനുഷ്യരിൽ നിന്നുള്ള ഒരു ഉപ ഉൽപ്പന്നമാകുന്നു. അത് ആദം തന്നെ ആദ്യം ആദാമും ഹവോയുമായിട്ട് തുടങ്ങിയതുപോലെ തന്നെയാകുന്നു. അവന്റെ ഭാര്യയിൽ നിന്നും അവൾ എടുക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് വീഴ്ച പറ്റിയ സ്വർഗദൂതന്മാരാണെന്നുള്ള അവരുടെ വാദത്തെ അയോഗ്യമാക്കുന്നു. എനിക്കെല്ലാം അറിയാമെന്ന് ഞാൻ പറയാൻ ശ്രമിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കാതിരുന്നാൽ അതിനെക്കുറിച്ചുള്ള എന്റെ ധാരണ എനിക്ക് നൽകാൻ കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത് ശേത്തിന്റെ പുത്രന്മാരായിട്ട് അവർ കായിന്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു. കാരണം ശേത്തിന്റെ പുത്രന്മാർ വന്നത് ശേത്ത് ആദാമിൽ നിന്നും ആദാം ദൈവത്തിന്റെ പുത്രനുമായിരുന്നു. എന്നാൽ കായന്റെ പുത്രിമാർ വന്നത് കായൻ സാത്താന്റെ പുത്രനായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അന്ത്യസമയത്ത്, അതായത് ഈ പുരാതന ലോകത്തിന്റെ നാശത്തിന് മുമ്പ്, ഈ കായിന്റെ പുത്രിമാർ സുന്ദരികളും മനോഹരികളും ആകർഷണമുള്ളവരുമായിരുന്നു എന്നവർ കണ്ടു എന്ന കാര്യമാണ്. നിങ്ങൾക്കിത് മനസ്സിലായോ? യേശു പറഞ്ഞു, നോഹയുടെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും സ്ത്രീകൾ ആകർഷകത ഏറിയവരായിരിക്കും. ഏത് തരത്തിൽപ്പെട്ട സ്ത്രീകളാണ്? അത് കായിന്റെ പുത്രിമാർ ദൈവത്തിന്റെ പുത്രന്മാരെ എടുക്കുന്നതാണ്. ദൈവത്തിന്റെ പുത്രന്മാർ കായിന്റെ സ്ത്രീകളെ എടുക്കുന്നതാണ്. കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ സ്ത്രീകളുടെ സൌന്ദര്യം അത്യധികമായി വർദ്ധിച്ചിരിക്കുകയും 50 വർഷത്തിന് മുമ്പ് ഒരു ചിത്രമെടുത്ത് ഒരു സൌന്ദര്യവതിയായ സ്ത്രീ എങ്ങനെ കാണപ്പെട്ടിരുന്നു എന്ന് കാണാവുന്നതാണ്. കഴിഞ്ഞ ദിവസം യുദ്ധങ്ങളുടെ ഇതിഹാസ പുസ്തകങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് പേൾ വൈറ്റിനെ അവളുടെ കാമുകനായ സ്കോട്ട് ജാക്സൺ കൊലപ്പെടുത്തിയപ്പോൾ ആ സ്ത്രീ കാഴ്ചയ്ക്ക് എങ്ങനെയെന്ന് ഞാൻ നോക്കിയിരുന്നു. കൂടാതെ മേരി ബോണിവിലും അതുപോലെ ആകർഷതയേറിയ സ്ത്രീകളെന്ന് വിളിക്കപ്പെടുന്ന 50-100 വർഷങ്ങൾക്ക് മുമ്പുള്ള പല സ്ത്രീകളെയും ഇന്നത്തെ സ്ത്രീകളുമായി താരതമ്യപ്പെടുത്തി നോക്കുക, അതിന്റെ ഒരു നിഴലിൽ പോലും അവർ നിൽക്കില്ല, തീർച്ചയായും ഇല്ല. സ്ത്രീകൾക്ക് അഴകും മാദകത്വവും കൂടാതെ കൂടുതൽ മോഹനീയവുമായിരിക്കുന്നു. എന്താകുന്നു ഇത്? അവർ സ്വയം വസ്ത്രധാരണം ചെയ്ത് കൂടുതൽ അഴകുള്ളവരായിരിക്കുന്നു. സ്ത്രീകൾ വലിയ ഇറക്കമുള്ള വസ്ത്രങ്ങളും കുപ്പായ കൈകളും ഇറക്കമുള്ള പവാടകളും ധരിച്ച് അവരുടെ ശരീരഭാഗങ്ങളെ മറച്ചിരുന്നു. കാരണം പുരുഷന്മാർക്ക് വേണ്ടി ആഗ്രഹിക്കപ്പെടാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അവരെ ഭാര്യയായി എടുത്തിരുന്ന ഏക പുരുഷന് വേണ്ടി അവർ ജീവിച്ചിരുന്നു. ഇന്ന് സ്ത്രീകൾ അവരെ തന്നെ ചെറിയ ചെറിയ വസ്ത്രങ്ങളിൽ ഇട്ടിട്ട് അസാന്മാർഗികത അക്രമാസക്തമായ ഒരു നീക്കത്തിലായിട്ട് അത് ചിന്തിക്കാവുന്നതിനും അപ്പുറത്തായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഷിക്കാഗോയിലായിരുന്നപ്പോൾ വായിക്കാനിടയായി വിശകലനം അത്രമാത്രം ശ്രദ്ധേയമായതാകുന്നു. ന്യൂയോർക്കും ലോസ് ഏഞ്ചലസും ബെർമിംഗ്ഹാമും അതുപോലെയുള്ള പല വലിയ പ്രമുഖ നഗരങ്ങൾ തന്നെ ഈ സാമൂഹിക ക്ലബ്ബുകളിൽ കുടുംബങ്ങൾ കുടുംബങ്ങളായിട്ട് അയൽക്കാരിൽ കൂടിയും ഈ ക്ലബ്ബിൽ അംഗമായി ചേരുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് തമ്മിൽ കണ്ടുമുട്ടുന്നതിനൊരു പ്രത്യേക സ്ഥലമുണ്ടായിട്ട് അവരുടെ താക്കോലുകൾ ഒരു തൊപ്പിയിലാക്കിയിട്ടിട്ട് സ്ത്രീകൾ കടന്നുവന്ന് ഒരു താക്കോലെടുക്കുകയും ആ താക്കോലിന്റെ ഉടമസ്ഥൻ അവർ ഇതുപോലെ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവളുടെ ഭർത്താവായിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ അമേരിക്കക്കാരായ സ്ത്രീകൾ അതാകുന്നു.
That back again
ആദിയിൽ അത് സ്ത്രീയിൽ കൂടെ ലൈംഗികതയാൽ തുടങ്ങിയും അന്ത്യകാലത്ത് അതേ രീതിയിൽ തന്നെ അവസാനിക്കുകയും ചെയ്യുമെന്ന് നമ്മെ തിരികെ കൊണ്ടുപോയി ഇത് കാണിക്കുന്നു. ഒരു സത്യസന്ധയായ നല്ല സ്ത്രീക്ക് വേണ്ടി ദൈവം ഇത് അനുഗ്രഹിക്കുകയില്ല. യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുകയാണെങ്കിൽ അന്ത്യകാലത്ത് എങ്ങനെ അവർ രക്ഷപ്പെടുമെന്നും സിയോൻ പുത്രിമാർ ഈ ഭൂമിയിലുള്ള നാശകരമായ കാര്യങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരെ എടുത്തു എന്നുള്ളത് ഇപ്പോൾ ഈ അന്ത്യകാലത്ത് ഒരു വലിയ അടയാളമായി മാറിയിരിക്കുന്നു. നമുക്ക് വേറൊരു വാക്യം വായിക്കാം. അപ്പോൾ യഹോവ അരുളി ചെയ്തു, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ഈ രീതിയിലുള്ള വിവാഹം നടക്കാൻ തുടങ്ങിയതിനു ശേഷം ഉടനെ തന്നെ വിശുദ്ധ പൗലോ ലൂക്കോസ് അതിനെപ്പറ്റി നമ്മോട് പറയുന്നു. അത് ഞാൻ ഇവിടെ കുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ലൂക്കോസ് 7:27 അതിനെക്കുറിച്ച് പറയുന്നുവെന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ലൂക്കോസ് 17:27 എപ്രകാരം അവർ നോഹയുടെ കാലത്ത് വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോയിരുന്നു എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അതെപ്രകാരമായിരുന്നുവെന്ന് നോക്കുക. ഇത് അതേ കാര്യം തന്നെയാകുന്നു. മനുഷ്യൻ അഴകിനെ നോക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ പുത്രന്മാർ കോട്ടയെ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം മനുഷ്യന്റെ പുത്രിമാരെ നോക്കുകയും അവർ അത്രമാത്രം അഴകും സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് അവരെ ഭാര്യമാരെ എടുക്കുകയും അവർ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്തു. അതേ കാര്യം തന്നെ ഇന്ന് നടക്കുന്നു. അപ്പോൾ യഹോവ എന്റെ ആത്മാവ് മനുഷ്യനിൽ സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവർ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു.
And also after that, when the sons of God came to the daughters of man,
ആകാലത്തെ ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തികെട്ട പുരുഷന്മാർ തന്നെ.
Notice these smart, educated Canaanite women.
ശ്രദ്ധിക്കുക, ഈ മിടുക്കികളും വിദ്യാഭ്യാസമുള്ളവരുമായ കായിന്റെ സ്ത്രീകൾ, കായിന്റെ വംശാവലിയിൽ നിന്നുള്ള സ്ത്രീകൾ താഴ്മയേറിയതും കർഷകരുമായ ശേത്തിന്റെ മക്കളെ വിവാഹം കഴിച്ചു. അവിടെ നിന്നും വീരന്മാരും കീർത്തികെട്ട പുരുഷന്മാരും ആയിത്തീരാൻ തുടങ്ങി. അവർ വലിയ ശാസ്ത്രകാരന്മാരും വലിയ തടിപ്പണിക്കാരും മഹാന്മാരും മിടുക്കരും വിദ്യാഭ്യാസമുള്ള മനുഷ്യരുമായിട്ട് അവർക്ക് വലിയ സമ്പത്ത് വ്യവസ്ഥ തന്നെ ഉണ്ടായിരുന്നു. അവരെപ്രകാരം ഒരു ശാസ്ത്രീയ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് ഇന്ന് നമുക്ക് നിർമ്മിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പിരമിഡുകൾ അവർ ഉണ്ടാക്കിയിരുന്നു. അവർ വലിയ സിംഹനാരി വിഗ്രഹങ്ങളും പാറകളിൽ നാം കാണുന്ന വലിയ അടയാളങ്ങളും മറ്റും പിൻസമയത്ത് അവർ ഉണ്ടാക്കിയത് ഇന്ന് നമുക്ക് നിർമ്മിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം ഈ ജനങ്ങൾ അവരുടെ പരിജ്ഞാനത്തിൽ അത്രമാത്രം ഊന്നിയിട്ട് വലിയ ശാസ്ത്രകാരന്മാരും മിടുക്കരായ മനുഷ്യരും കീർത്തിയുള്ള മനുഷ്യരുമായി തീർന്നു. എന്നാൽ ദൈവത്തിന്റെ പുത്രന്മാർ താഴ്മയോടെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും അവസാനം എല്ലാ കാര്യങ്ങൾക്കും അവർ അവകാശികളാകാൻ പോകുകയാണെന്ന് മറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇന്ന് ജനങ്ങൾ പറയും, അവർ മിടുക്കരാണ്, അവർക്ക് ഇതെല്ലാം ഉണ്ട്, നാം ഇതെല്ലാം ചെയ്യുന്നു. നാം ആയിരിക്കുന്നതിലും എത്രയും കൂടുതൽ മിടുക്കരാകുന്നുവോ അത്രയും നാം ആയിരുന്നതിലും കൂടുതൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. നിങ്ങൾ തന്നെ സ്വയം നിങ്ങളെ അകറ്റുകയാണ്. മുൻപോട്ട് വായിക്കുന്നതിന് ഇനി ഞാൻ സമയമെടുക്കുന്നതല്ല. എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു അവസരം കിട്ടുമ്പോൾ 6:6 വായിച്ചിട്ട് എങ്ങനെ ഈ കാര്യങ്ങൾ സംഭവിച്ചുവെന്ന് വായിച്ചറിയുക. ഒരു ചെറിയ പ്രസ്താവന ഇവിടെ ഉള്ളത് വായിക്കാമെന്ന് ഞാൻ ഓർത്തു. ഇതൊന്നോ രണ്ടോ വാക്യങ്ങൾ മാത്രമായിട്ട് നോഹയുടെ കാലത്തെ ഈ കാലവുമായിട്ട് നിങ്ങളെ താരതമ്യപ്പെടുത്തി കാണിക്കുന്നതിന് ഇവിടെ കുറിച്ചെടുത്തുകൊണ്ടുവന്നത് വായിക്കുകയായിരുന്നു. ഇപ്പോൾ ജനങ്ങൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുത്തും നാം കാണുന്നു. കൂടാതെ സ്ത്രീകളുടെ സൗന്ദര്യത്തെയും അതവരുടെ വസ്ത്രങ്ങളെ എടുത്തുകളയുകയും ചെയ്തിട്ട് ദൈവത്തിന്റെ പുത്രന്മാർക്ക് വേണ്ടി കൂടുതൽ അഴകേറിയവരാകുകയും ചെയ്ത് നാം കാണുന്നു. ഇപ്പോൾ സന്ദേശത്തിന്റെ ഈ ഭാഗം ഞാൻ സ്ത്രീകളുടെ മേലേക്ക് ഇടുകയല്ല. നമുക്കിവിടെയുള്ള മാന്യ സ്ത്രീകൾക്കായും മാന്യ യുവതികൾക്കായും ഞാൻ വളരെ നന്ദിയുള്ളവനാകുന്നു. അവരിപ്പോഴും അന്തസ്സും അഭിമാനവുമുള്ളവരാകുന്നു. എന്നാൽ ഇന്ന് സ്ത്രീകളിൽ ശരാശരി ഭാഗവും ഹവ്വയെ പോലെ തിരികെ അത്തിയിലയിലാകുന്നു. അത്തിയില എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനിർമ്മിത സമ്പ്രദായമായിട്ട് നിക്കറും പുകവലിയും കത്രിച്ച മുടിയും അഴകുമാകുന്നു. അവർ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? അവരുടെ ഭർത്താക്കന്മാരെ കാണിക്കാനോ? അതിനുവേണ്ടി അവർ ചെയ്യുന്നെങ്കിൽ പിന്നെ അവനൊരു ദൈവപുത്രനാകുന്നില്ല, അവനൊരു കായൻ വംശക്കാരനാകുന്നു. അവൻ ദൈവപുത്രനാണെങ്കിൽ പറയും, പോയി മുഖം കഴുകിയിട്ട് കുറച്ച് നല്ല വസ്ത്രം ധരിക്കുക. ഇപ്പോൾ ദൈവം ഈ കാലത്ത് തന്റെ വചനത്തെ തന്റെ മക്കൾക്ക് വേണ്ടി അയക്കുന്നതിനെ തെരഞ്ഞെടുത്തു. അവനൊരു പ്രവാചകനെ തെരഞ്ഞെടുത്തു. ദൈവത്തിന്റെ വചനം പ്രവാചകന്മാരുടെ അടുക്കൽ എത്തിയിരുന്നു. നോഹയും ഹാനോക്കും എത്ര മനോഹരമായ ഒരു മാതൃകയാണ്. പലപ്പോഴും ജനങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകിയിരുന്നില്ല. അവർ ആ ചോദ്യം ചോദിക്കുകയും എന്നിട്ട് പറയും, സഹോദരൻ ബ്രണഹാം, ഞാൻ നിങ്ങളോടൊപ്പം യോജിക്കുന്നില്ല. ഏറ്റവും നല്ല ചെറുലേഖനങ്ങൾ എഴുതിയ ആ വിലയേറിയ സഹോദരന്റെ അടുക്കലേക്ക് ഞാനിപ്പോൾ പോകുവാൻ തുടങ്ങിയാണ്. ആ സഹോദരന്റെ പേരെന്താണ്? നാം പ്രസംഗിക്കുന്നതിന് വേണ്ടി അവിടേക്ക് പോയിരുന്നുവല്ലോ. കൂടാതെ സൌത്ത് പൈനിൽ അല്ലെങ്കിൽ സതേൺ പൈനിൽ വെച്ചാണ് അടുത്ത യോഗം നടക്കാൻ പോകുന്നത്. അത് പാർക്കറാകുന്നു. അതെ, തോമസ് പാർക്കറാകുന്നു. അദ്ദേഹം ചോദിക്കും, സഹോദരൻ ബ്രണഹാമുമായിട്ട് വിയോജിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, അത് സഭ മഹാകഷ്ടത്തിൽ കൂടെ പോകുകയില്ലെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നതാണ്. എന്നാൽ ശുദ്ധീകരണത്തിനായി സഭ മഹാകഷ്ടത്തിൽ കൂടെ പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ യേശുവിന്റെ രക്തം എന്താണ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തത്തിലോ അല്ലെങ്കിൽ വചനത്തിൽ എവിടെയെങ്കിലും സഭ മഹാകഷ്ടത്തിൽ കൂടെ കടന്നുപോകുമെന്ന് പറയുന്ന ഒരു സ്ഥലവുമില്ല. കഷണ്ടി അല്ലാത്തവർക്ക് വേണ്ടി ഈ ഫാൻ അവിടേക്ക് അവർക്ക് നീക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് പെട്ടെന്ന് തൊണ്ടയിടറുകയില്ല. സഭ മഹാകഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നതായി യാതൊരു സ്ഥലവുമില്ല. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അപേക്ഷയുടെ സർവ്വസമ്പൂർണത സകല പാപത്തെയും വെളിപ്പാക്കുന്നു. പിന്നെ നാം എന്തിന് ശുദ്ധീകരിക്കപ്പെടണം? നാം ദിവസേന ശുദ്ധീകരിക്കപ്പെടുന്നു. അതിനാൽ യാതൊരു മഹാകഷ്ടവുമില്ല. ശ്രദ്ധിക്കുക, വിശുദ്ധ യോഹന്നാന്റെ 5:24 യേശു പറഞ്ഞത് എന്താണെന്ന് ശ്രദ്ധിക്കുക. എന്റെ വാക്കുകളെ കേട്ട് എന്നെ അവച്ചവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ. ഹാനോക്ക് പ്രവാചകനായിരുന്നു. നോഹ ദൈവത്തിന്റെ ദാസന്മാരായ ശേഷിപ്പുള്ള യഹൂദന്മാരുടെ മാതൃകയാകുന്നു. ഹാനോക്ക് മഹാനായ പ്രവാചകനായിട്ട് കർത്താവിന്റെ വരവിനെ പ്രവചിക്കുകയും പിന്നെ രൂപാന്തരപ്പെട്ട് ജലപ്രളയത്തിന് മുമ്പേ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. ഭൂമിയിൽ സന്താന സംരക്ഷണത്തിനായി നോഹ ജലപ്രളയത്തിൽ കൂടെ കടന്നുപോയി. ദൈവം തന്റെ വചനത്തെ തന്റെ പ്രവാചകനായ നോഹയിൽ കൂടെ അയക്കുകയും നോഹയും ഹാനോക്കും കൂടി പ്രവചിക്കാൻ തുടങ്ങിയിരുന്നു. അതിനുശേഷം ജലപ്രളയത്തിന് മുമ്പ് എന്താണ് സംഭവിച്ചത്? ഹാനോക്ക് എടുക്കപ്പെടുകയും നോഹ ജലപ്രളയത്തിൽ കൂടെ കടന്നുപോകുകയും ചെയ്തു. ഹാനോക്ക് രൂപാന്തരപ്പെട്ടു. നോഹയുടെ അടയാളം ഹാനോക്കിനെ ശ്രദ്ധിക്കുകയായിരുന്നു. ഹാനോക്കിനെ കാണാൻ കഴിയാതെ വന്നപ്പോൾ ജലപ്രളയം സമീപിച്ചിരിക്കുന്നുവെന്ന് നോഹ അറിഞ്ഞിരുന്നു. കാരണം അവൻ തന്റെ കണ്ണ് ശ്രദ്ധ ഹാനോക്കിന്റെ മേൽ വെച്ചിരുന്നു. ഇപ്പോൾ സാത്താൻ ഈ കാലത്തും ഏദൻ തോട്ടത്തിൽ വെച്ച് ചെയ്ത അതേ സമ്പ്രദായം തന്നെ ഒരുക്കി വെച്ചിരിക്കുകയും അത് ഈ പ്രവാചകന്മാരുടെ വാക്കുകൾക്കെതിരായി യുക്തിവാദകം നടത്തുക എന്നതാകുന്നു. അതേ കാര്യം തന്നെയാകുന്നു. സാത്താൻ തന്റെ പരിപാടി ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അവനിപ്പോൾ ഇടപെടുന്നതിന് ഒന്നോ രണ്ടോ പേർ മാത്രമല്ലാതായിട്ട് അത് കോടിക്കണക്കിലും കൂടിയിരിക്കുന്നു. പുരാതന ലോകകാലത്തിലും കൂടുതൽ ജനങ്ങൾ ഒരുപക്ഷെ ഇപ്പോഴുണ്ടായിരിക്കാം. അവർ ഭൂമുഖത്തെല്ലായിടത്തുമായി പെരുകിയിരിക്കുന്നു. അവരുടെ സമയത്തൊരു മഹത്തായ വലിയ ജനക്കൂട്ടം ഈ ഭൂമുഖത്തുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇപ്പോഴുള്ളതിലും വളരെയധികം കൂടുതലാകാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, സാത്താൻ തന്റേതായ ഒരു സമ്പ്രദായം തന്നെ പടുത്തുയർത്തി. അതൊരൊറ്റ വ്യക്തിയായ ഹവയോട് ആയിരുന്നതുപോലെയല്ല. എന്തായിരുന്നു അത്? അത് പ്രവാചകന്മാരുടെ അടുക്കൽ എത്തിയിരുന്ന യഹോവയുടെ വചനവുമായി എതിർക്കുകയായിരുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? അവനെല്ലായ്പ്പോഴും അവന്റെ ആ പഴയ തന്ത്രം തന്നെ ഉപയോഗിക്കുന്നു. ദൈവം തന്റെ അതേ വചനത്തോടൊപ്പം തന്നെ നിൽക്കുന്നു. ഇവിടെ ഇതാ നോഹയും ഹാനോക്കും യഹോവയ പ്രകാരം അരുളി ചെയ്ത വചനവുമായി എത്തിയിട്ട് ഒരു പെട്ടകത്തിൽ പണി ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, സാത്താന്റെ സമ്പ്രദായം ദൈവത്തിന്റെ സമ്പ്രദായത്തെ പരിഹസിച്ചു. അതിനെ ഇന്നത്തെ ഹോളി റോളേഴ്സും അതുപോലെയുള്ള കാര്യങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുക. പരിഹാസികൾ ദൈവത്തിന്റെ സമ്പ്രദായത്തെ പരിഹസിച്ചു എന്ന് ബൈബിൾ പറയുന്നു. അവരുടെ സ്വന്തം ശാസ്ത്രത്തിനും യുക്തിവാദത്തിന് മുമ്പിൽ ഇത് നിൽക്കുകയില്ല എന്ന് അവർ കരുതി. അവർ പറഞ്ഞു, ആ കിഴവൻ മലയുടെ മുകളിൽ ഒരു പെട്ടകമുണ്ടാക്കിയും മേലെ നിന്നും കുറച്ച് മഴ വരും എന്നും മറ്റും പറയുന്നു. ലോകത്തിലുള്ളതിലും വെച്ച് ഏറ്റവും നല്ല ശാസ്ത്രകാരന്മാർ നമ്മളുടെ പക്കലുണ്ട്. ഒരുപക്ഷെ അവരുടെ പക്കൽ ഒരു റാഡാർ ഉണ്ടായിട്ട് അങ്ങ് ദൂരെ ചന്ദ്രനിൽ വരെ നോക്കിയിട്ട് അവിടെ ഒട്ടും വെള്ളമില്ലെന്ന് തെളിയിക്കാൻ കഴിയുമായിരുന്നു. പിന്നെ എങ്ങനെ അവിടെ നിന്നും വെള്ളം വരുമെന്നാണ് പറയുന്നത്? കിളവനായ മനുഷ്യ, നിനക്ക് ഭ്രാന്താണ്. എന്നാൽ എന്റെ പക്കൽ യഹോവായ പ്രകാരം അരളി ചെയ്തിരിക്കുന്നു എന്ന വചനമുണ്ട്. നേരെ മുമ്പോട്ട് പണി ചെയ്തുകൊണ്ട് പോയിക്കൊള്ളുക. പെട്ടകത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുകയും പെട്ടകം പണിയുകയും ഹാനോക്കിനെ ശ്രദ്ധിച്ചു വരുന്നു. ഒരു വൈകുന്നേര സമയം അവൻ വന്നപ്പോൾ ചോദിച്ചു, അവരത് സ്വീകരിച്ചുവോ? ഇല്ല, അവരെന്നെ പരിഹസിക്കുകയും ചീഞ്ഞ മുട്ട എന്റെ മേൽ എറിയുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. അവിടെയും അതേ കാര്യം തന്നെ ചെയ്തിരുന്നു. അതുകൊണ്ട് നമുക്ക് നേരെ അത് പണിതുകൊണ്ട് മുമ്പോട്ട് പോകാം. അവരെന്നെ ഹോളി റോളർ എന്നും മറ്റെല്ലാം വിളിക്കുന്നു, എന്നാൽ അതൊക്കെ കൊള്ളാം. അവരെല്ലാം കൂടി ഒരു പ്രാർത്ഥന യോഗത്തിൽ കൂടിയിട്ട് ഇന്ന് അവർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തിട്ട് മുൻപോട്ട് പോകുന്നു. കാരണം അവർ കോട്ടകെട്ടി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നവർ അറിഞ്ഞിരിക്കുകയും അവർ യഹോവ അരുളി ചെയ്ത വചനത്തിന് പിന്നിലാകുകയും നിന്നിരുന്നു. ഒരു സാധാരണപ്പെട്ട യുക്തിവാദി പറയും, അത് അസംബന്ധമാണ്. ഒരിക്കൽ ഒരു സ്ത്രീ അങ്ങനെ പറയുകയുണ്ടായി, ഈ വ്യക്തി ബാപ്റ്റിസ്റ്റ് സഭയിൽ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിരുന്നു. ഒരു രാത്രിയിൽ ഞാൻ അവിടെ പ്രസംഗിച്ചിട്ട് എന്റെ സൈക്കിളിൽ പട്ടണത്തിലേക്കുള്ള വഴിയിലായിരിക്കുമ്പോൾ അദ്ദേഹവും സൈക്കിളിലായിട്ട് എന്നെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ബില്ലി, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നിങ്ങളെ കേൾക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. എന്നാൽ ഒരു സ്ത്രീ കരയാൻ തുടങ്ങിയും ജനങ്ങളെല്ലാം ആമേനെന്ന് പറയുകയും ചെയ്യുന്നതുവരെ ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ആനന്ദിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജനങ്ങൾ ആമേനെന്ന് പറയുന്നത് കേൾക്കുന്നത് എന്റെ മുതുകത്ത് മിന്നൽ പിണരുകൾ ഏറ്റ പോലെയാകുന്നു. ഞാൻ പറഞ്ഞു, സഹോദര, എനിക്കതുപോലെ അനുഭവപ്പെട്ടിരുന്നില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആമേൻ പറയുന്നതിലും കൂടാതെ അവർ ചെയ്തിരുന്ന ആ ചെറിയ ഒച്ചവയ്ക്കലിലും മറ്റും നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ സ്വർഗത്തിലെങ്ങാനും ചെന്നെത്തുകയാണെങ്കിൽ മരവിച്ചു പോകും. എന്തുകൊണ്ടാണെന്നാൽ അത് നിങ്ങളുടെ മുതുകത്ത് മിന്നൽ പിണരുകൾ ഏൽപ്പിച്ചുവെങ്കിൽ പിന്നെ സ്വർഗദൂതന്മാർ ദൈവം മുമ്പാകെ രാവും പകലും പരിശുദ്ധൻ 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 സർവശക്തനായ ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർത്തു വിളിക്കുന്നത് കേൾക്കുമ്പോൾ എന്തായിരിക്കും? ഇത് നിങ്ങൾ ജീവിക്കുന്നതിലും വെച്ച് ഏറ്റവും ശാന്തമായ ലോകമാകുന്നു. അത് ശരിയാണ്. നരകത്തിൽ കരച്ചിലും വിലാപവുമായിരിക്കും, സ്വർഗത്തിൽ ഒച്ചവയ്ക്കലും ആർപ്പുവിളിയുമായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും ശാന്തമായ ഒരു സ്ഥലത്താകുന്നു. അതുകൊണ്ട് ഇതിൽ പോകേണ്ടത് ആവശ്യമായിരിക്കെ അതിനനുസരിച്ച് പതിവായി കൊള്ളുന്നതാണ് നല്ലത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് പിന്നിലായിരിക്കേണ്ടതായ എന്റെ തീരുമാനത്തെ ഞാൻ അതിനായി എടുക്കും. നിങ്ങളും അത് തന്നെ ചെയ്യുകയില്ലേ? നേരെ അതിനുവേണ്ടി ആഞ്ഞുകൊള്ളുക. ഇത് യഹോവായ് പ്രകാരം അരളി ചെയ്തതാകുന്നു. അങ്ങനെ മുമ്പോട്ട് ആഞ്ഞുകൊള്ളുക. ശരി, അതെ, അവരുടെ ശാസ്ത്രീയ വിശദീകരണത്തിന് അത് നിൽക്കുകയില്ല. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഹൃദയങ്ങളെ വിവേചിച്ചറിഞ്ഞ് അവർ കാണുമ്പോൾ അത് ദൈവം അപ്രകാരം അരളി ചെയ്തതായിട്ട് അതിനെപ്പറ്റി പറയുകയും മുൻകൂട്ടി പറയുകയും അന്യഭാഷ പറയുകയും വ്യാഖ്യാനിക്കുകയും അങ്ങനെ വ്യത്യസ്തമായ കൃപാവരങ്ങളെല്ലാം കാണുമ്പോൾ അവരത് മനഃശാസ്ത്രം പറച്ചിലാണെന്ന് പറയുന്നു. അവരത് അകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് പറയും, കൊള്ളാം, അത് പ്രാവർത്തികമായി ഞങ്ങൾ കാണുന്നു. എന്നാൽ അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് വെറും മാനുഷികമായ മനഃശാസ്ത്ര പറച്ചിലാകുന്നു. എന്നാൽ ഇത് യഹോവ ഇപ്രകാരം അരളി ചെയ്തതാകുന്നു. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, അതാണ് എനിക്കെല്ലാമായിട്ട് ആവശ്യമുള്ളത്. എത്ര നാളത്തേക്ക്? ലോകാവസാനത്തോളമാകുന്നു. അതവരുടെ ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകയില്ല, അതിനാൽ അവർ അത് പരിഹസിക്കുന്നു. നോഹയുടെ കാലത്തും അവർ അതേ കാര്യം തന്നെ ചെയ്തു. ഓ അതെ, അതവരുടെ യുക്തിവാദങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകയില്ല, അത് വിവാദിച്ച് ഒഴിവാക്കാൻ പറ്റുകയില്ല. അത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാകുന്നു. അങ്ങനെ സാത്താൻ ഏദനിൽ വെച്ച് ചെയ്തതുപോലെ തന്നെ നോഹയുടെ കൂട്ടത്തെ ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ വിശ്വാസത്താൽ ഓരോരുത്തർക്കും അത് തിരഞ്ഞെടുക്കേണ്ടതാകുന്നു. സ്തോത്രം. നിങ്ങൾ കൊണ്ടുവരുന്ന എന്തെങ്കിലുമല്ല, എന്നാൽ ഇത് വിശ്വാസത്താലാണ്. അതിന് കഴിയുന്ന ഏക വഴി എന്നത് വിശ്വാസത്താൽ ഒരു സഭാസംഘടനയുടെ കള്ളത്തരത്തെ വിശ്വസിക്കുന്നത് ആദ്യം ദൈവത്തിന്റെ വചനത്തെ നിരസിക്കുന്നതാണ്. നിങ്ങൾ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുകയാണോ? അതിതാകുന്നു. അത് അവിശ്വസിക്കുന്നതിനുള്ള ഏക വഴി എന്നത് നിങ്ങളുടെ വിശ്വാസത്തെ യുക്തിവാദത്താൽ പിശാചിന്റെ കൃത്രിമമായ കള്ളത്തരത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് വീണ്ടും ജനിച്ചിരിക്കണം എന്നുള്ള കാര്യത്തിന് പകരമിടുന്നതാകുന്നു. അങ്ങനെ നിങ്ങൾ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ ഈ അടയാളങ്ങൾ നിങ്ങളെ പിന്തുടരും. ഓ, ഞാൻ അത് ഇഷ്ടപ്പെടുന്നു, അതെനിക്ക് കേൾവിക്ക് നന്നായി അനുഭവപ്പെടുന്നു. മറ്റാരെങ്കിലും എന്ത് പറഞ്ഞാലും ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുക. ദൈവം അപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു, ദൈവം അപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. ശരിയെങ്കിൽ ഇതിങ്ങനെയൊക്കെയാണല്ലോ എന്ന് പറയും. എന്നാൽ ദൈവം ഇപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ പ്രസ്ബിറ്റേറിയൻകാരാകുന്നു, ഞാനത് കാര്യമാക്കുന്നില്ല, ദൈവം ഇപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ ബാപ്റ്റിസ്റ്റുകാരാകുന്നു, ഞാനത് കാര്യമാക്കുന്നില്ല, ദൈവം ഇപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ കത്തോലിക്കരാകുന്നു, ദൈവം ഇപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. ആദ്യമായി അതുപോലെ തന്നെ നിന്നുകൊള്ളുക. കൊള്ളാം, ഞങ്ങളുടെ പാസ്റ്റർക്ക് ഒത്തിരി ബിരുദങ്ങളുണ്ട്, എന്നാൽ ദൈവം ഇപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പോപ്പിന് ഇത് കിട്ടിയിട്ടുണ്ട്, ഞങ്ങളുടെ ബിഷപ്പിന് ഇത് കിട്ടിയിട്ടുണ്ട്, എന്നാൽ ദൈവം ഇപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. അവിടെ തന്നെ നിന്നുകൊള്ളുക. അത് ദൈവത്തിന്റെ വചനത്താൽ കെട്ടിയുറപ്പിക്കപ്പെട്ട നിങ്ങളുടെ കോട്ടയാകുന്നു. കാരണം നിങ്ങൾ വചനത്തിൽ സ്നാനപ്പെട്ടിരിക്കുന്നു. അത് ശരിയാണ്. നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഏക ആത്മാവിൽ സ്നാനപ്പെട്ടിരിക്കുകയും ആ ശരീരം ക്രിസ്തുമാകുന്നു. അത് ശരിയല്ലേ? അതെ ശ്രീമാൻ. ഏക ആത്മാവിനാൽ നാം എല്ലാവരും ദൈവത്തിന്റെ ദേഹത്തിൽ സ്നാനപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ദൈവത്തിലേക്ക് സ്നാനപ്പെട്ടിരിക്കുകയും ദൈവത്താൽ കോട്ട കെട്ടി ഉറപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അവന്റെ വചനം നിങ്ങളുടെ കോട്ടയാകുന്നു, അവന്റെ ശക്തമായ ഗോപുരമാകുന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ച് അഭയം പ്രാപിക്കുന്നു. അവൻ എന്റെ കോട്ടയും എന്റെ പരിചയം, എന്റെ കവചവും, എന്റെ കാലുറയും, എന്റെ തൊപ്പിയും, എന്റെ മേൽക്കുപ്പായും, എന്റെ ഹൃദയവും, എന്റെ എല്ലാം എല്ലാവും. ദൈവം എന്റെ എല്ലാം എല്ലാമാകുന്നു. അവനിൽ ആവരണം ചെയ്യപ്പെട്ട് ലോകത്തിൽ മരിച്ച് അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇനിയും ഞാനല്ല, എന്നാൽ ക്രിസ്തു അത്രേ നമ്മളോ ജീവിക്കുന്നത്. മോഹത്തമേറി ആയിരം ആണ്ട് കാലത്തിനായി നാം കാത്തിരിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് താൻ വരവിൽ തന്റെ കാത്തിരിക്കുന്ന മണവാട്ടി എടുത്തുകൊണ്ടുപോകും. ഓ, ആ മാധുര്യമേറിയ വിടുതലിനായി ലോകം ഞരങ്ങുകയും കരയുകയും ചെയ്യുന്നു. അത് നമ്മുടെ രക്ഷിതാവ് വീണ്ടും ഈ ഭൂമിയിൽ തിരികെ എത്തുമ്പോഴാകും. അപ്പോൾ സാമ്യതയുള്ളവർ ഭൂമി അവകാശമാക്കും. എല്ലാവർക്കും വിശ്വാസത്താൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് സാത്താന്റെ കള്ളത്തരത്തിൽ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുകയോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ചെയ്തിരിക്കണം. നാം ഈ സ്ഥലം വിട്ടു പോകുന്നതിന് മുമ്പ് ഒരു നിമിഷത്തേക്ക് നമുക്ക് നോഹ എടുക്കാം. നിങ്ങൾക്കറിയാമോ, നോഹയ്ക്ക് കടന്നു പോകുന്നതിനായിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങളെ എനിക്ക് ഊഹിക്കാൻ കഴിയും. അവൻ തെരുവിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ന്യായവിധി വരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഊഹിക്കാൻ കഴിയും. അപ്പോൾ അവർ, നിനക്കെങ്ങനെ അറിയാം ഏത് തരത്തിലുള്ള ന്യായവിധിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പാപഭരിതമായ ലോകത്തെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ പുത്രന്മാർ കായീന്റെ പുത്രിമാരെ വിവാഹം കഴിച്ചിട്ട് ഇതാ ഇവിടെയായിരിക്കുന്നു. നിങ്ങൾ എന്തായി തീർന്നിരിക്കുന്നുവെന്ന് നോക്കുക. നിങ്ങൾ ദൈവത്തിൽ നിന്നും തിരിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ വലിയ മതസമ്പ്രദായങ്ങൾ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളെല്ലാം ഇവിടെയായിരിക്കുന്നു. എന്നാൽ ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കും. അവർ പറഞ്ഞു, പാപം പിടിച്ച കിഴവൻ, അവനെന്തോ പറ്റിയിട്ടുണ്ട്, അവനെ ഒറ്റയ്ക്ക് വിട്ടേക്കുക. എന്നാൽ അവന്റെ പക്കൽ യഹോവയുടെ അരുളി ചെയ്ത വചനമുണ്ടായിരുന്നു. അവൻ പറയുന്നത് എന്താണെന്ന് തെളിയിക്കാൻ അവന് കഴിഞ്ഞിരുന്നു. എന്നാൽ അവർ അത് വിശ്വസിച്ചിരുന്നില്ല. അവന്റെ പക്കൽ യഹോവയുടെ വചനമുണ്ടായിരുന്നു. ഒരുപക്ഷെ ദിവസം തോറും അവർ അവനെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തിട്ടുണ്ടാകാം. കുട്ടികൾ അവനെ ആക്ഷേപിച്ചിട്ടുണ്ടാകാം. എന്നാൽ നോഹ പ്രസംഗിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോയിരുന്നു. അവന്റെ കുടുംബവും കൂടാതെ പരിവർത്തനം ചെയ്യപ്പെട്ട എല്ലാവരും എങ്ങനെയൊക്കെയായാലും വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് തന്നെ പോയിരുന്നു. നോഹയെ പിന്തുടർന്നവരെല്ലാം അവനെ വിശ്വസിച്ചിരുന്നു. ശരിയാണ്, അവർക്ക് അവരുടേതായ തെരഞ്ഞെടുപ്പ് ലോകം പറയുന്നത് എന്താണോ അല്ലെങ്കിൽ ഈ അഭിഷിക്തനായ പ്രവാചകൻ പറയുന്നത് എന്താണോ എന്നുള്ളതിൽ എടുക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, സഭയെ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വരുന്ന ദിവസങ്ങളിലൊന്നിൽ ഹാനോക്ക് വിട്ടുപോകുന്നതാണ്. അത് സംഭവിക്കുമ്പോൾ, അതായത് ഹാനോക്ക് പോയി കഴിയുമ്പോൾ, നാം പിന്നെ അകത്ത് കടന്നിരിക്കുന്നതാണ് നല്ലത്. നാം ഹാനോക്കിനെ വിട്ടുപോകുന്നതാണ്, അവൻ എടുക്കപ്പെടാൻ പോകുന്നതാണ്. അതുകൊണ്ട് നാം അകത്ത് കിടക്കുന്നതാണ് നല്ലത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകുന്തോറും അവർ അവനെ വളരെ അടുത്തായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ദൈവം പറഞ്ഞു, എനിക്ക് അവരുടെ ആർപ്പുവിളി അധികമായിരിക്കുന്നു, അവരുടെ അധിക്ഷേപവും അധികമായിരിക്കുന്നു, ഞാനിത് നിവൃത്തിയാക്കാൻ പോകുകയാണ്. ഇപ്പോൾ വന്യമൃഗങ്ങളെ കൊണ്ടുവരിക. നീ അവിടേക്ക് ചെന്നിട്ട് ഹാലേലൂയ എന്ന് ഉച്ചത്തിൽ അഞ്ചു വട്ടം ആർത്തു വിളിക്കുക. പക്ഷികൾ പറന്നുവരും, കൂടാതെ സിംഹവും മറ്റുള്ളതെല്ലാം ഈരണ്ടായി കടന്നുവരും. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്ന് നാലോ അഞ്ചു വട്ടം ആർത്തു വിളിക്കുക. അപ്പോൾ അവയെല്ലാം കടന്നുവരും. അങ്ങനെ നോഹ തയ്യാറാകുകയും മൃഗങ്ങളെല്ലാം അകത്ത് കിടക്കുകയും നോഹ സ്വയം തന്നെ അകത്ത് കിടക്കുകയും ചെയ്തു. അങ്ങനെ അവൻ അകത്ത് കിടന്നപ്പോൾ അവസാനത്തെ കാര്യമായി അവൻ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞത്, ഇത് യഹോവ ഇപ്രകാരം അരുളി ചെയ്തതാകുന്നു, ഇത് അവസാനത്തെ വിളിയാകുന്നു. സഹോദര, അവിടെയാണ് ഇന്ന് നാം നിൽക്കുന്നത്. അത് പെട്ടകത്തിന്റെ വാതിൽക്കലാകുന്നു. ക്രിസ്തു ആ വാതിലാകുന്നു. നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ അതെടുത്ത് അതിൽ സ്വല്പമൊന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വെളിപാട് പുസ്തകത്തിൽ ഫിലാദൽഫിയുടെയും ലാവോദിക്യ കാലഘട്ടത്തിന്റെയും ഇടയ്ക്ക് അവൻ പറഞ്ഞു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, നീ അത് നിഷേധിച്ചിരിക്കുന്നു. ആ നാഴികയിലാണ് നാം ജീവിക്കുന്നത്. അത് നാശത്തിന് തൊട്ട് മുമ്പാകുന്നു, അതൊരു തുറന്ന വാതിലാകുന്നു. എന്നാൽ അവരത് ശ്രദ്ധിക്കയില്ല. ഇപ്പോൾ അവർ അവനെ തള്ളി പുറത്താക്കിയിരിക്കുന്നു. അവൻ വാതിൽക്കൽ നിന്നുകൊണ്ട് ഞാൻ കൽപ്പിച്ച ദൈവത്തിന്റെ വചനം നിവൃത്തിയാക്കുന്ന നാഴികയെ ദാ സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ അവൻ പെട്ടകത്തിനുള്ളിലേക്ക് കടന്നു. അവൻ ഉള്ളിൽ കടന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവം വാതിൽ അടച്ചു കളഞ്ഞു. ഓ, മറ്റാരും അത് അടച്ചിരുന്നില്ല, ദൈവം അത് അടച്ചു കളഞ്ഞു. അത്രമാത്രം രക്ഷിക്കപ്പെടാനുള്ള അവസാനത്തെ അവസാനവും പോയി കഴിഞ്ഞിരുന്നു. ഏകദേശം 500 മുഴത്തോളം ഉണ്ടായിരുന്ന ഈ പെട്ടകത്തിന് ചുറ്റുമായി കുട്ടികൾ കൈകോർത്ത് പിടിച്ചു നിൽക്കുന്നതും ബാക്കിയുള്ള മനുഷ്യർ അതിന് ചുറ്റുമായി നടന്നിട്ട് ആ കിഴവൻ അതിനുള്ളിൽ കിടന്ന് ശ്വാസം വിട്ട് മരിച്ചു പോകുമെന്നെല്ലാം മറ്റും പറയുന്നതായി എനിക്ക് ഊഹിക്കാൻ കഴിയും. അങ്ങനെ തന്നെ അവർ അവനെ പരിഹസിക്കുകയും കൂക്കി വിളിക്കുകയും ചെയ്തു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നിങ്ങളെ സഹായിച്ചെന്നിരിക്കാം. ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ എടുത്ത് അത് പിന്തുടരുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ ഒരു പരീക്ഷയിലിട്ടെന്നിരിക്കാം. ഇവിടെ നമ്മുടെ സ്വന്തക്കാരല്ലാതെ അപരിചിതരാരും തന്നെ ഇല്ല. ഞാനിപ്പോൾ അതേ നിലയിൽ തന്നെ നിൽക്കുന്നു. അത് ശരിയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഉണർവ് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വിളി എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ അടുത്തത് എന്താണെന്ന് അത്ഭുതപ്പെട്ട് സ്തംഭിച്ച് കാത്തു നിൽക്കുകയാണ്. നോഹ അകത്ത് കടന്നു. അവൻ ദൈവ ഇഷ്ടത്തെ പിന്തുടർന്നു. അവന് പിന്നാലെ ദൈവം വാതിലടച്ചു കളഞ്ഞു. എന്നാൽ അടുത്ത 7 ദിവസം വരെ മഴ പെയ്തിരുന്നില്ല. ആ ദിവസങ്ങളിലെല്ലാം നോഹ അവിടെ ഇരുന്നു കൊണ്ട് എന്ത് വിചാരിച്ചു കാണുമെന്ന് അതിശയിക്കുന്നു. നോഹ പെട്ടകത്തിനുള്ളിലും വാതിലടച്ചും കഴിഞ്ഞിരുന്നു. അവന് പറഞ്ഞു, ഏത് സമയത്തും മക്കളെ നിങ്ങളിത് കേൾക്കും, അപ്പോൾ മേലെയുള്ള കിളിവാതിൽ നാം അടച്ചിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്കറിയാമോ, അവർ ഏറ്റവും മേലെയുള്ള തട്ടിലായിരുന്നു. മൃഗങ്ങൾ താഴത്തെ തട്ടിലും പക്ഷികൾ അതിന് മേലെയും അവർ ഏറ്റവും മേലെയുമായിരുന്നു. ആ സൂര്യൻ ഓ രാവിലെ സമയം എന്തെങ്കിലും അവിടെ ഉണ്ടായിട്ട് അവിടെ ഇരുണ്ടു വരികയും മഴ വരികയും ചെയ്യും. എന്നാൽ അടുത്ത ദിവസം രാവിലെ സൂര്യനിത വീണ്ടും ഉദിച്ചു വന്നിരുന്നു. ഒരുപക്ഷെ ചിലർ നോഹ പറഞ്ഞതിൽ പകുതി കാര്യങ്ങളെ വിശ്വസിച്ചിട്ട് ഒരുപക്ഷെ അവിടെ നിന്ന് പെട്ടകത്തിന് ചുറ്റുമായി നിന്നുകൊണ്ട് നിങ്ങൾക്കറിയാമോ ആ കിഴവൻ പറഞ്ഞത് ശരിയായിരിക്കാനിടയുണ്ട്, അതുകൊണ്ട് നാം ഇവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. എങ്കിൽ അവർ കണ്ടത് തെറ്റാണ്. ദൈവത്തിന്റെ പ്രവാചകൻ ഒരു തെറ്റും ചെയ്യുകയില്ല. ദൈവത്തിന്റെ വചനം പരാജയപ്പെടുകയില്ല. യോന നിനവയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അവൻ പിമ്പോക്കനായിരുന്നുവെന്ന് അവർ പറഞ്ഞിരുന്നു. അവൻ തീർച്ചയായും അതായിരുന്നില്ല. അവൻ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം തന്നെയായിരുന്നു. അത് കൃത്യമായ കാര്യമാണ്. അവന്റെ പക്കൽ യഹോവയുടെ വചനമുണ്ടായിട്ട് അവൻ അതിൽ നടന്നിരുന്നു. ഇവിടെ നോഹ പറഞ്ഞു, ഇപ്പോൾ മക്കളെ നിങ്ങൾ എല്ലാവരും കൂടി ഒത്തുവരിക. ആദ്യമായിട്ട് ആകാശത്തിൽ മേഘം കടന്നു വരുന്നത് നിങ്ങൾ കാണും. അത് രാവിലെ അവിടെ എത്തിയിരിക്കും. എന്നാൽ സൂര്യൻ ഉദിച്ചു വന്നു. ഒരുപക്ഷെ 9 മണിയോടെ വന്നേക്കും. ശരിയെങ്കിൽ 9 മണിക്ക് ശ്രദ്ധിക്കാം. 10 മണിയോടെ അയക്കാം. 11 മണി, 12 മണി, 3, 4, 5, 6, ഓ, അങ്ങനെ കാത്തിരുന്ന് ഇന്നലെയും വാതിലടച്ചിരുന്നു. അവരിൽ ചിലർ പറഞ്ഞു കാണും, കൊള്ളാം. നിങ്ങൾക്കറിയാമോ, ഞാനവിടെ താമസിക്കുന്ന സഹോദരി സൂസിയുടെയും അവരുടെ വലിയ പള്ളിയിൽ പറയുന്ന കാര്യത്തോട് യോജിക്കുന്നു. ആ കിഴവന് ഭ്രാന്താണ്. നോക്കൂ, മഴ വരാൻ പോകുന്നുവെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ അകത്ത് കിടന്ന് വാതിലടച്ചു കളഞ്ഞിരിക്കുന്നു. എന്നിട്ടിപ്പോൾ യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നോക്കൂ, സൂര്യൻ ഉദിച്ചു വരികയും എല്ലായ്പ്പോഴത്തെയും പോലെ തന്നെ കടന്നു പോവുകയും ചെയ്യുന്നു. മഴയെന്ന് പറയുന്ന ഒരു കാര്യം തന്നെയില്ല. അതുകൊണ്ട് ഈ ശീതോഷ്ണവാരക്കാരായ മുറിഹൃദയക്കാരായ മുറിവിശ്വാസികൾ വഴിയുടെ അവസാനം വരെ ജീവിച്ചാലും മരിച്ചാലും ദൈവത്തിന്റെ വചനത്തെ എടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ കോട്ട കെട്ടി ഉറപ്പിച്ച അവസ്ഥയിൽ തന്നെ നിന്നുകൊള്ളുക. ജീവിച്ചാലും മരിച്ചാലും മുങ്ങിയാലും താണാലും അതേപോലെ തന്നെ നിന്നുകൊള്ളുക. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ബാലന്റെ തലമുടി പിന്നിലേക്ക് മാറ്റിയിട്ട് അവന്റെ കഴുത്ത് വെട്ടാൻ ഭാവിക്കുമ്പോൾ പറഞ്ഞു, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ കഴിവുള്ളവനാണെന്ന് അവനെ ഇപ്പോൾ അനുഭവപ്പെടുന്ന അതേ രീതിയിൽ തന്നെ എനിക്ക് ബോധ്യമാകുന്നു. അവൻ അവസാനം വരെ ദൈവത്തിന്റെ വചനത്തെ പിന്തുടരാൻ ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? അതെന്ത് തന്നെയായാലും കാര്യമില്ല, അവിടെ തന്നെ നിന്നുകൊള്ളുക. ഒരിഞ്ച് പോലെ മുമ്പോട്ട് പോകാൻ കഴിയാതെ എല്ലാ കാര്യങ്ങളും കാണപ്പെട്ടിരിക്കും. അപ്പോൾ ആ ഒരിഞ്ച് തന്നെ മുമ്പോട്ട് പോയിക്കൊള്ളുക. നിങ്ങൾ ചെന്ന് ഭിത്തിയിൽ ഇടിച്ചാൽ ദൈവം ഒരു വഴി അതിൽ കൂടെ ഒരുക്കുന്നത് വരെ അവിടെ തന്നെ നിന്നുകൊള്ളുക. ആദ്യത്തെ ദിവസം കടന്നുപോയി, രണ്ടാമത്തെ ദിവസവും കടന്നുപോയി, മൂന്നാമത്തെ ദിവസവും കടന്നുപോയി, 4, 5, 6 ദിവസം കടന്നുപോയി. നിങ്ങൾക്കറിയാമോ, നോഹയുടെ പക്കൽ വളരെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അവന്റെ സഭയിൽ ചിലർ പ്രകാരം പറഞ്ഞതായി ഞാൻ ഊഹിക്കുന്നു, പിതാവേ, ഈ കിളി വാതിലിൽ കൂടെ പുറത്തു കടക്കേണ്ടതായി വരുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇതെല്ലാം ഒരു തെറ്റാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഇല്ല, ഇല്ല, ഇല്ല. ആനോക്കിനെ എടുത്തത് ആരായിരുന്നു? ആരാണ് ആ വാതിലുകൾ അടച്ചു കളഞ്ഞത്? നമ്മളുടെ മുമ്പിൽ ഈ കാര്യങ്ങളെല്ലാം നിവൃത്തിയാക്കിയത് ആരാകുന്നു? അവൻ നമ്മെ ഇത്രയും ദൂരം നയിച്ചിട്ട് നമ്മെ ഇതിനുള്ളിൽ അടച്ചു കളഞ്ഞിരിക്കുന്നുവെങ്കിൽ പിന്നെ നമുക്ക് അവനോടൊപ്പം തന്നെ നിൽക്കാം. സഭയെ ഇത് ഇപ്രകാരമാകുന്നു, അവൻ നമ്മെ ലോകത്തിൽ നിന്ന് പുറത്താക്കി ഇത്രയും ദൂരം നയിച്ചിരിക്കുകയും അവനോടൊപ്പം നമ്മെ അടച്ചു കളഞ്ഞിരിക്കുകയും പരിശുദ്ധാത്മാവ് നമുക്ക് ചുറ്റുമായും നമ്മിലും നമ്മിൽ കൂടെയും ആയിരിക്കുന്നുവെങ്കിൽ പിന്നെ നമുക്ക് അവനെ തന്നെ പിന്തുടരാം. സമയം വരും, സമയം വരും. പരിഹാസികൾ അവർക്ക് തോന്നിയതെന്തും പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ ഏഴാമത്തെ ദിവസം രാവിലെ ജനങ്ങൾ തെരുവീഥികളിലായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം അവർ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാർമേഘങ്ങൾ കടന്നു വരികയും ഇടിമുഴക്കവും ആകാശത്ത് കൊല്ലിയാൻ മിന്നുകയും ചെയ്യാൻ തുടങ്ങി. ഏഴു മണിയോടുകൂടി വലിയ മഴത്തുള്ളികൾ ആദ്യമായിട്ട് ഈ ഭൂമുഖത്ത് വീഴാൻ തുടങ്ങി. പക്ഷികൾ ചിലക്കിയും പ്രകൃതി മുഴുവൻ താറുമാറാകുകയും മനുഷ്യർ അമ്പരപ്പെട്ടിട്ട് നിങ്ങളുടെ ശാസ്ത്രീയ ഉപകരണങ്ങൾ എടുത്ത് പുറത്ത് കളയൂ, നിങ്ങളുടെ റാഡാർ എടുത്ത് ശ്രമിച്ചു നോക്കിയിട്ട് ഇതെന്താകുന്നുവെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരിക എന്നവർ പറയുന്നത് എനിക്ക് ഊഹിക്കാൻ കഴിയും. എന്നാൽ അത് പ്രാവർത്തികമായിരുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലൊരു കാര്യം ഞങ്ങൾ കണ്ടിട്ടില്ല. ഏകദേശം ഉച്ച നേരത്തോടുകൂടി തോടുകൾ നിറയാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെയോടുകൂടി നദികളും അഴികളും പൊട്ടിത്തകരാൻ തുടങ്ങി. ആദ്യത്തെ മൂന്ന് നാല് ദിവസത്തോളം തെരുവിൽ എല്ലായിടത്തും വെള്ളപ്പൊക്കമായിരുന്നു. ജനങ്ങൾ പെട്ടകത്തിന് ചുറ്റുമായി വന്നിട്ട് തുറക്കുക എന്ന് വാതിൽ ഇടിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. നോഹ തെരകളിൽ കൂടെ ഒഴുകിയിരുന്നു. ഏകദേശം 20 അടിയോളം ഉയരത്തിലെന്ന് ബൈബിൾ പറഞ്ഞിട്ടുള്ളതായി ഞാൻ കരുതുന്നു. ഈ പെട്ടകം നിലത്ത് നിന്ന് വെള്ളത്തിൽ നിന്ന് ഉയരാൻ തുടങ്ങി. അതിന്റെ ഒഴുക്കിൽ ആടി ഉലയുവാൻ തുടങ്ങി. അവർ ഏറ്റവും ഉയർന്ന പർവ്വത ശിഖരങ്ങളിൽ കയറി, ഏറ്റവും ഉയർന്ന ശിഖരത്തിൽ തൂങ്ങി. അവർ നിലവിളിച്ചു. ഭൂമിയിൽ മൂക്കിൽ ജീവശ്വാസമുള്ള സകലതും നോഹയുടെ പെട്ടകത്തിൽ ഇല്ലാതെതുമായ സകലതും നശിച്ചുപോയി. ശ്വസിച്ചിരുന്ന സകലതും നശിച്ചുപോയി. അവർ കരുണയ്ക്കു വേണ്ടി നിലവിളിക്കുകയും കരയുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ ദൈവത്തെ വളരെയധികമായി പുച്ഛിച്ചു കളഞ്ഞിട്ട് ദൈവത്തിന് തന്റെ നീതി കൊണ്ടുവരിക മാത്രമല്ലാതെ യാതൊന്നും ചെയ്യാനില്ലായിരുന്നു. അവന്റെ നീതി ന്യായവിധിയായിരുന്നു. അതവൻ ഹവ്വയോട് ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ തന്നെ നീ മരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാകുന്നു. ഇപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം ഇത് കണ്ടിരിക്കുകയും രണ്ടു വട്ടം വചനം യുക്തിവാദവുമായിട്ട് സംഘടനത്തിലാകുന്നത് കാണുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അത് വീണ്ടും വന്നിട്ട് വചനത്തിനെതിരായിട്ട് യുക്തിവാദമായിരിക്കുന്നു. നിങ്ങൾക്കിത് തിരഞ്ഞെടുക്കുവാൻ കഴിയും. യോശുവയും അതേ കാര്യം തന്നെ പറഞ്ഞു. നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തുവരുന്ന ദേശത്തിലെ അമോരിയരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക. നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ ജലപ്രളയത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ അവർ വിശ്വസിച്ചിരുന്നു. അമോരിയർ അത് നിഷേധിക്കുകയും ദൈവം അവരുടെ ദേശത്തെ നിങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഇപ്പോൾ യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ആരെ സേവിക്കുമെന്ന് ഇന്ന് തന്നെ തെരഞ്ഞെടുത്തുകൊള്ളുവീൻ. എന്നാൽ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ആമേൻ. ഞാൻ അത് ഇഷ്ടപ്പെടുന്നു. ഇത് സംഘടനമാണ്. ശ്രദ്ധിക്കുക, ഏദനിൽ കോട്ട തകർന്ന ദിവസം തന്നെ മനുഷ്യൻ പുറത്തായി. ആമേൻ. അവൻ തോട്ടത്തിന് വെളിയിലാക്കപ്പെട്ടു. പുരാതന ലോകത്തിന്റെ നാശ സമയത്ത് അവർ ദൈവത്തിന്റെ കൽപ്പനയെ പാലിച്ച നാളിൽ തന്നെ അവർ അകത്തായി. അവർ ഏദനിൽ നിന്ന് പുറത്തായി. അവർ പെട്ടകത്തിനുള്ളിൽ കടന്നു. എന്നാൽ ഈ മൂന്നാം വട്ടം അവർ മേലേക്ക് പോവുകയാണ്. പുറത്താകുകയും അകത്ത് കടക്കുകയും മേലേക്ക് പോവുകയുമാണ്. ആമേൻ. ഈ രണ്ടു വട്ടം അവർ എന്ത് ചെയ്തിരുന്നുവെന്ന് നിങ്ങൾ കണ്ടിരിക്കുന്നു. ഞാൻ കർത്താവിനോടൊപ്പം തന്നെ നിൽക്കാൻ പോവുകയാണ്. നിങ്ങളും അവനോടൊപ്പം തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ ദൈവത്തിന്റെ വചനത്തെ പാലിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു പറഞ്ഞു, നോഹയുടെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലുമാകും. തെറ്റിനെതിരായി ശരിയും ഇരുട്ടിനെതിരായി വെളിച്ചവും മരണത്തിനെതിരായി ജീവനും ശാസ്ത്രത്തിനെതിരായി വചനവുമാകുന്നു. അത് ശരിയാണ്. ശാസ്ത്രീയ ഗവേഷണങ്ങൾ വചനത്തെ തെളിവില്ലാതെയാക്കുന്നുവെന്ന് ഞാൻ അവർ വിചാരിക്കുന്നു. എന്നാൽ അത് വചനത്തെ ഖണ്ഡിക്കുന്നില്ല. ദൈവത്തിന്റെ വചനത്തെ ജനങ്ങളെ കൊണ്ട് അവിശ്വസിപ്പിക്കുന്നതിന് സാത്താൻ അവന്റെ സമ്പ്രദായങ്ങൾ ഉണ്ടായിരിക്കുകയും ഇപ്പോൾ വീണ്ടും പ്രവൃത്തിയിലായിരിക്കുകയും ചെയ്തിരിക്കുന്നു. സാത്താന്റെ തെറ്റായ രീതിയിലുള്ള ആരാധന, അത് കായിന്റെയും ബലയാമിനെയും പോലെ അവർ വളരെ ഭക്തിയുള്ളവരായി കണ്ടിരുന്നത് പോലെയാണ്. കായിൻ ദൈവഭക്തി ഉള്ളവനായിരുന്നു. അവനൊരു വേദിയുണ്ടാക്കി തുറന്നു പറഞ്ഞാൽ കായിൻ ഹാബേലിനേക്കാൾ മതഭക്തി ഉള്ളവനായിരുന്നു. തീർച്ചയായും ഹാബേൽ ചെയ്തതിലും കൂടുതൽ അവൻ യഹോവയ്ക്കായി ചെയ്തിരുന്നു. എന്നാൽ ഹാബേൽ വചനപ്രകാരമുള്ള വഴിയിൽ വന്നിരുന്നു. അത്രമാത്രം അവൻ കൂടുതൽ പ്രയത്നിച്ചിരുന്നു. അവനൊരു വലിയ സഭാസംഘടനയുണ്ടാക്കി, അവനൊരു വലിയ ക്രിസ്തീയ പൂർവ്വസ്വത്തുണ്ടാക്കി. എന്നാൽ അവൻ തെറ്റായ മാർഗത്തിലായിരുന്നു. അത് സ്വീകരിക്കപ്പെടുകയുണ്ടായില്ല. അത് തെറ്റായിരുന്നു, കാരണം അത് വചനത്തിന് വിപരീതമായിരുന്നു. ബലയാമം മോശയെ പോലെ തന്നെ ദൈവഭക്തിയുള്ളവനായിരുന്നു. അവനും അതേ ബലിയും അതേ കുഞ്ഞാടും അതേ ശുദ്ധിയുള്ള മൃഗങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളുമായിട്ട് വന്നിരുന്നു. എന്നിട്ട് മോശ പ്രാർത്ഥിച്ച അതേ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും മോശ ബലിയർപ്പിച്ചതുപോലെ തന്നെ അവനും ചെയ്തു. എന്നൊരിക്കലും അവൻ തെറ്റായ വഴിയിലായിരുന്നു. അത് ഏദേനിലെ പോലെ തന്നെ വചനത്തിന് വിപരീതമായിരുന്നു. വചനം ആധുനിക സിദ്ധാന്തവുമായിട്ട് കൂടിക്കല്ലരുകയില്ല. നിങ്ങൾക്കൊരാധുനിക സിദ്ധാന്തത്തിന് കഴിയുകയില്ല. ഇപ്പോൾ ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. വചനം യാതൊരു വിധത്തിലുമുള്ള ആധുനിക സിദ്ധാന്തവുമായിട്ട് കൂടിച്ചേരുകയില്ല. അതിന് സിദ്ധാന്തവും വചനവും കൂടിയായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്കൊന്നുകിൽ വചനമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ സിദ്ധാന്തമുണ്ടായിരിക്കണം. ഇപ്പോൾ അതിലേതാണ് നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത്? ബൈബിൾ സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിലാകുന്നു എന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ, സഭ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ആരെയാണ് വിശ്വസിക്കാൻ പോകുന്നത്? യേശു പറഞ്ഞു നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കണം. സഭ പറയുന്നു വന്നു ചേരുക. എങ്കിലിപ്പോൾ നിങ്ങൾ ആരെയാണ് വിശ്വസിക്കാൻ പോകുന്നത്? യേശു പറഞ്ഞു വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും എങ്കിൽ സഭ പറയുന്നു നിങ്ങൾ ഒരു നല്ല അംഗമാണ്. ആരെയാണ് നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത്? യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. സഭ പറയുന്നു അത്ഭുതങ്ങളുടെ നാളുകൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ആരെയാണ് നിങ്ങൾ വിശ്വസിക്കുക? ഞാനെന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഈ കാര്യങ്ങളെ എടുത്തുകൊണ്ട് മണിക്കൂറുകളോളം ഇവിടെ നിന്നുകൊണ്ട് ആ വ്യത്യസ്തതകളെയും എപ്രകാരം സിദ്ധാന്തം ഒരു സമ്പ്രദായത്തെ ദൈവത്തിന്റെ വചനത്തെ നിഷ്ഫലീകരിക്കുന്നതിന് നിർമ്മിക്കപ്പെട്ട കാര്യങ്ങളെയും എടുക്കാൻ കഴിയും. ഇപ്പോൾ ക്രിസ്ത്യാനികളായ നിങ്ങൾ വചനത്തിന് പിന്നിലായിക്കൊള്ളുക. അതെ ശ്രീമാൻ, തെറ്റായ ജീവിത രീതി അത് മിശ്രിതമാക്കാൻ ശ്രമിക്കുന്നു. ഏത് രീതിയിലും വസ്ത്രധാരണം ചെയ്ത സ്ത്രീകളെ അവർ എടുക്കുന്നു. ഈ മനുഷ്യരെ എടുത്തിട്ട് അവർ പുകവലിക്കുന്നവരായാലും മദ്യപാനികളായാലും അല്ലെങ്കിൽ മറ്റെന്തായിരുന്നാലും അവരെ ഡീക്കന്മാരും അതുപോലെയുള്ള കാര്യങ്ങളുമാക്കിയിട്ട് സഭയിൽ പാസ്റ്ററായി തന്നെയും എടുക്കുന്നു. ഇത്തരത്തിലുള്ള വസ്ത്രധാരണം ചെയ്ത സ്ത്രീകളെ ഏത് രീതിയിലും അവർക്കത് ചെയ്യാം. എന്നിട്ട് അവരെ കൊണ്ടുവന്ന് സഭയിൽ സഹോദരിമാരാക്കും. ഇപ്രകാരം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. ഇത് ആധുനിക സിദ്ധാന്തവുമായിട്ട് കൂടിച്ചേരുകയില്ല. അതുകൊണ്ട് ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പ്രഖ്യാപിക്കുന്ന രണ്ട് തരക്കാർ നമുക്കുണ്ട്. ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് പ്രഖ്യാപിക്കുന്ന രണ്ട് തരക്കാർ നമുക്കുണ്ട്. അത് ശരിയാണ്. ഇപ്രകാരം രണ്ട് തരക്കാർ ഉണ്ടായിരിക്കുമെന്ന് ബൈബിൾ തന്നെ പറയുന്നു. അത് ശരിയാണ്. അത് ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരുമാകുന്നു. അത് ശരിയല്ലേ? രണ്ട് തരക്കാരാണുള്ളത്. സഭ പറയുന്നത് ഞങ്ങൾ സഭയാകുന്നു. അവർ പുറത്തുപോയി വലിയ സുവിശേഷ പ്രചാരണങ്ങൾ നടത്തിയിട്ട് ജനങ്ങളെ സഭയിൽ കൊണ്ടുവരുന്നു. സ്ത്രീകൾ അവർ ചെയ്തിരുന്ന അതേ രീതിയിൽ തന്നെ തുടരുന്നു. പുരുഷന്മാരും അവർ ചെയ്തിരുന്ന അതേ രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് തുടരുന്നു. അവർ ഒരിക്കലും അവരുടെ ഉപദേശം മാറ്റുന്നില്ല. അത് എഴുതപ്പെട്ട് പ്രമാണീകരിക്കപ്പെട്ട് ഉറപ്പിച്ച് അപ്പോസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണവും കുറച്ച് വിശേഷപരമായ പ്രാർത്ഥനകളും ചോദ്യോത്തര പാഠമാലകളും എല്ലാമായിട്ട് മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും കത്തോലിക്കരും അങ്ങനെ എല്ലാവരും അത് വായിക്കുന്നു. അവർ ഈ ചോദ്യോത്തര പാഠമാലയിൽ വിശ്വസിക്കുന്ന കാരണം അത് ശരിയാണെന്ന് ഏതോ മഹാനായ ഒരു വ്യക്തി പണ്ടെങ്ങാനും പറഞ്ഞിരുന്നു. അദ്ദേഹം ഒരു മഹാനായിരുന്നു കാണും, അദ്ദേഹം ശരിയായിരുന്നു കാണും. എന്നാൽ അത് പറയുന്നതിനുള്ള അധികാരം അവനില്ല. കാരണം ദൈവത്തിന്റെ അധികാരം ബൈബിളാകുന്നു. അത് ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനമാകുന്നു. ഇതിനോട് ആരെങ്കിലും ഒരു വാക്ക് കൂട്ടിയാലോ കുറച്ചാലോ ജീവന്റെ പുസ്തകത്തിൽ നിന്നും അവന്റെ ഭാഗം എടുത്തു കളയപ്പെടും. അപ്രകാരം അതിപ്പോൾ ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ അത് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് രണ്ട് കൂട്ടരുണ്ട്. ഒന്ന് പറയുന്നു ഞങ്ങൾ സഭയാകുന്നു, മറ്റേത് പറയുന്നു ഞങ്ങൾ സഭയാകുന്നു. ബുദ്ധിയുള്ളവരെയും ബുദ്ധിയില്ലാത്തവരെയും രണ്ടും ക്ഷണിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ രണ്ട് കൂട്ടരുടെ പക്കലും കുപ്പികൾ ഉണ്ടായിരുന്നു. അത് ശരിയാണ്. അവർ രണ്ട് കൂട്ടരും കന്യകമാരായിരുന്നു. അവർ വിശ്വാസികളായിരുന്നു. അവർ രണ്ട് കൂട്ടരുടെയും പക്കൽ കുപ്പികൾ ഉണ്ടായിരുന്നു. എന്നാൽ സാത്താൻ നമുക്കൊരു ഇണയേക്കാളും കൂടുതലാകുന്നു. നമുക്കതറിയാം. ഏതൊരു മനുഷ്യജീവിയേക്കാളും കൂടുതലായ ഒരു ഇണയാകുന്നു. നിങ്ങളുടെ വിവേകത്താൽ കൂടുതൽ മിടുക്ക് കാണിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. നിങ്ങൾക്കതൊട്ടും ചെയ്യാൻ കഴിയില്ല. യേശു അത് അറിഞ്ഞിരുന്നതിനാൽ സാത്താൻ അവരോട് അതിമിടുക്ക് കാണിക്കാതിരിക്കാൻ ഒരു കോട്ട കെട്ടി ഉറപ്പിച്ചു കൊടുത്തു. അവൻ അവർക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുക്കുകയും അതിനാൽ സഭ മിടുക്ക് അവകാശപ്പെടാതെ അവർ വിശ്വസിക്കുന്നതായി മാത്രം അവകാശപ്പെടും. അവരുടെ പ്രാസംഗികർക്ക് അവരുടെ PhD ഇരട്ട LQ UST അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കാൻ കഴിയുകയില്ല. ഏതെങ്കിലും സുവിശേഷ പ്രവർത്തന സമിതിയിൽ നിയോഗിക്കപ്പെടുമ്പോഴുള്ള വലിയ ഉദ്ഘാടന സമയങ്ങളും മറ്റും അവർക്കില്ല. ഞാനൊരു പാട്ട് പാടാറുള്ളത് നിങ്ങൾക്കറിയാമോ? ഈ ജനങ്ങൾ പഠിപ്പുള്ളവരോ ലോകപ്രീതി വീമ്പിളക്കുന്നവരോ അല്ല. അവർക്കെല്ലാവർക്കും അവരുടെ പെന്തിക്കോസ്ത് കിട്ടിയിട്ട് യേശുനാമത്തിൽ സ്നാനപ്പെട്ടവരാകുന്നു. അവന്റെ ശക്തി അനന്യമെന്നവർ ദൂരെയും പരക്കെയും ഇപ്പോൾ പരത്തുന്നു. അവരിൽ ഒരുവനെന്ന് പറയാൻ കഴിയുന്നതിൽ ഞാനും സന്തോഷവാനാകുന്നു. അതെ ശ്രീമാൻ, അതെ. അവർക്ക് ഈ വലിയ കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലും അറിയാമെന്ന് അവർ അവകാശപ്പെടുന്നില്ല. അവരെന്തോ വിശ്വസിക്കുന്നു എന്ന് മാത്രം അവകാശപ്പെടുന്നു. യേശു താൻ സ്വയം തന്നെയായ പരിശുദ്ധാത്മാവിനെ അയച്ചു. അവൻ പറഞ്ഞു, കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ നിങ്ങളോട് കൂടെയും നിങ്ങളിലും ലോകാവസാനത്തോളം ഉണ്ടായിരിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, യേശു അത് അറിഞ്ഞിരുന്നതിനാൽ തന്റെ വചനത്തെ ഉറപ്പിക്കുന്നതിനായി അവൻ പരിശുദ്ധാത്മാവിനെ അയച്ചു. ഹോ, നിങ്ങൾക്കിത് മനസ്സിലായോ? അവൻ തന്റെ വചനത്തിലാകുന്നുവെന്ന് വചനത്തിന് പിന്നിലായി അവരുടെ സങ്കേത സ്ഥാനത്ത് എടുത്തവർക്ക് അത് ഉറപ്പിച്ചു കൊടുത്തു. അവർ പുറത്താകട്ടെ, അവർ സമ്പ്രദായത്തെ പരിഹസിക്കും, അവർക്ക് ഭ്രാന്താണ് എന്നവർ പറയും. എന്നാൽ യേശു താൻ സ്വയം തന്നെയായ പരിശുദ്ധാത്മാവിനെ അയച്ചിട്ട് വചനത്തിന് പിന്നിലായുള്ളവരിൽ അബ്രഹാമിന്റെ കൂട്ടത്തോട് ചെയ്തതുപോലെ അവരുടെ മുമ്പിൽ വചനത്തെ ഉറപ്പിക്കുന്നതിനായും അവൻ ഇപ്പോഴും വചനം തന്നെയാണെന്ന് കാണിക്കുന്നതിനുമായി വരുന്നു. അപ്പോൾ നിങ്ങൾ യഥാർത്ഥ നിലപാടെടുത്തിരിക്കുന്നുവെന്ന് അത് നിങ്ങളെ കാണിക്കുന്നു. വചനത്തിൽ നിന്ന് വരുന്ന വെളിച്ചത്തിന്റെ ഉറപ്പ് അഗ്നിയാകുന്നു. ബുദ്ധിയുള്ള കന്യകമാർക്ക് അവരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരിക്കുകയും അവൾ വിളക്കിന്റെ തിരിവെട്ടി വൃത്തിയാക്കി അത് തെളിയിക്കുകയും ചെയ്തു. ഇപ്പോൾ എന്താകുന്നു ഇത്? ദൈവം വചനമാകുന്നു, എണ്ണ ആത്മാവാകുന്നു, അഗ്നി എണ്ണയിലുള്ള സുവിശേഷ വെളിച്ചമാകുന്നു. ദൈവം അപ്രകാരം അരളിയിരിക്കുന്നു. നോക്കൂ, അതാണ് വിളക്ക്. എണ്ണ വിളക്കിലായിരിക്കുകയും തീ അതിൽ കത്തുകയും ചെയ്യുന്നത് വചനം എന്താണോ പറയുന്നത് അതിന്റെ വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. അതാണ് പ്രതിഫലനം. ഇപ്പോൾ ബുദ്ധിയുള്ള കന്യകമാർക്കത് കഴിയുമായിരുന്നു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ പുറത്തായിട്ട് എണ്ണയില്ലാതെ യാതൊന്നും പ്രതിഫലിപ്പിക്കാൻ കഴിയാതെ അവരുടെ സഭയും അവരുടെ സഭാ സംഘടനയും മാത്രമാകുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു, വചനം, ഈ വചനം ആത്മാവാകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അതെ ശ്രീമാൻ, എന്റെ വചനം ആത്മാവാകുന്നു എന്ന് ദൈവം പറഞ്ഞു. അത് ശരിയാണ്. യഥാർത്ഥ മണവാട്ടി വചനത്താൽ ഏകീകരിക്കപ്പെടണം. ഓർക്കുക, അവൾ ക്രിസ്തുവിന്റെ ഒരു ഭാഗമാണെങ്കിൽ അവൾക്ക് ക്രിസ്തുവിന്റെ വചനമാകേണ്ടതായിരിക്കുന്നു. ക്രിസ്തുവിന്റെ വചനമാകുന്നതിനു വേണ്ടി ക്രിസ്തുവിൽ സ്നാനപ്പെട്ടിരിക്കണം. അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിലാകുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുകയും ക്രിസ്തു വചനമാകുന്നു. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. നിങ്ങളവനെ വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. നിങ്ങളവനെ സേവിക്കുമോ? ആമേൻ, 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 ആമേൻ. അവൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആമേൻ. അവൻ നമ്മുടെ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു. ആമേൻ. അവൻ നമ്മുടെ ജീവന്റെ ശക്തിയാകുന്നു. ആമേൻ, ആമേൻ, ആമേൻ. മണവാട്ടി വചനത്താൽ ഏകീകരിക്കപ്പെട്ടിരിക്കണം. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഇത് അവന്റെ ശബ്ദം അച്ചടിക്കപ്പെട്ട വചനത്തിലാകുന്നു. വചനത്താൽ അവൾ ഏകീകരിച്ചിട്ട് അവൾ സ്വയം തന്നെ തന്നെ ഒരുക്കുന്നു. അതൊരു സാധാരണമായ മതവിശ്വാസത്താൽ അല്ല. അത് എസ്തേറിനെ പോലെ രാജാവിന്റെ മുമ്പിൽ നിൽക്കാൻ എസ്തേർ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവൾ മറ്റുള്ള കാര്യങ്ങളെല്ലാമായിട്ട് അവളെ ആഭൂഷണം ചെയ്യാതെ ഒരു മാധുര്യമേറിയതും എളിമയോടും കൂടിയതായ ആത്മാവിനാൽ ആഭൂഷണം ചെയ്തിരുന്നു. അതുമായിട്ടാണ് മണവാട്ടി സ്വയം ആഭൂഷണം ചെയ്തിട്ട് ആത്മാവിന്റെ സകല ഫലങ്ങളും അവളെ പിന്തുടരുകയും ചെയ്യുന്നത്. അവൾക്ക് എന്താണ് ലഭിച്ചത്? വചനത്തിന്റെ കൂട്ടായ്മയിൽ തമ്മിൽ ഒരുമിച്ച് കൂടുക. ആമേൻ. വചനത്തിന്റെ കൂട്ടായ്മ, അത് ശരിയാണ്. കൂട്ടായ്മയും ക്രിസ്തുവേശുവിൽ സ്വർഗീയ സ്ഥാനത്തായിട്ട് ഇന്ന് രാത്രിയിൽ ഏക മനസ്സോട് ഒരേ സ്ഥാനത്ത് ഏക ആത്മാവിൽ ഏക ചിത്തരായി ഏക മനസ്സോടും ഏക ആശയോടും ഏക ദൈവവുമായിട്ട് ഏക ഉദ്ദേശത്തോടു കൂടിയായിരിക്കുന്നു. ആമേൻ. അവിടെയാണ് നിങ്ങൾ. ബൈബിൾ പറയുമ്പോഴെല്ലാം നാം ആമേൻ പറയുന്നു. ഓരോ വാക്കിനോടും ആമേൻ പറഞ്ഞ് അത് ഉറപ്പിക്കുന്നു. ആമേൻ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ആമേൻ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. ആമേൻ. നോക്കൂ, എല്ലാ കാര്യങ്ങളും ആമേൻ 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 മാത്രമായിട്ട് കൂട്ടായ്മയിൽ വരെ അതാകുന്നു. അവളുടെ ആത്മാവിന്റെ ഫലങ്ങൾ, അവളുടെ പക്കൽ എന്താണുള്ളത്? ആത്മാവിന്റെ ഫലം എന്താകുന്നു? ആനന്ദം. അവളുടെ ഹൃദയത്തിൽ ആനന്ദമാകുന്നു, കാരണം അവൻ ഉടനെ വരുന്നുവെന്ന് അവൾ അറിയുന്നു. ആമേൻ ആമേൻ. അതെ, മനസമാധാനം. എന്തുകൊണ്ട് മനസമാധാനം? അതെ, മനസമാധാനം എന്താണെന്ന് അറിയാമോ? എന്ത് വന്നാലും പോയാലും കാര്യമല്ല. കപ്പൽ ആടി ഉലയട്ടെ, കൊടുങ്കാറ്റ് വരട്ടെ, മിന്നൽ വീശട്ടെ, ഇടിനാഥം മുഴങ്ങട്ടെ, അങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും ഒരംശം പോലും വ്യത്യാസമുണ്ടാകില്ല. ആറ്റം ബോംബുകൾ വീഴും, പാറ കൊണ്ട രക്ഷാസ്ഥാനങ്ങളും ബോംബിന്റെ രക്ഷാസങ്കേത സ്ഥാനങ്ങളും, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയും? എന്നാൽ അവൾ അപ്പോഴും ആമേൻ 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 തന്നെ പറയും. എന്തുകൊണ്ടാണ്? അവൾ കോട്ടകെട്ടി ഉറപ്പിച്ചിരിക്കുന്നു. കോട്ടകെട്ടി ഉറപ്പിച്ചിരിക്കുന്നത് എന്തിനാലാണ്? വചനത്താലാകുന്നു. വചനം എന്താകുന്നു? വചനം ജഡമായി നമ്മളുടെ ഇടയിൽ വസിക്കുകയും നമ്മുടെ അസംബ്ലിയിൽ അവനെ നമ്മുടെ ഇടയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. അവിടെയാകുന്നു അവൻ. അതുകൊണ്ട് എന്ത് വ്യത്യാസമാണ് അത് ഉണ്ടാക്കുന്നത്? ആമേൻ. അതുകൊണ്ട് സംഘടനം തുടരട്ടെ. ഞാൻ എന്റെ പ്രാണനെ ഒരാശ്രയ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്നു. ഉഗ്ര സമുദ്രത്തിൽ ഇനിയും ഒരു കപ്പൽ യാത്രയില്ല. കൊടുങ്കാറ്റ് ഉഗ്രമായ ആഴിയിൽ വീശും, എന്നാൽ ഞാൻ യേശുവിൽ എന്നേക്കും സുരക്ഷിതനാകുന്നു. നിങ്ങൾ യേശുവിലാകുന്നുവെന്ന് പറഞ്ഞിട്ട് പിന്നെ അവന്റെ വചനത്തെ നിഷേധിക്കുന്നത് എങ്ങനെയാണ്? എന്തോ കുഴപ്പമുണ്ട്. അവനെല്ലാം ഇപ്പോഴും ആമേൻ തന്റെ സ്വന്തം വചനത്തോട് പറയുന്നു. നിങ്ങൾക്കതറിയാം, അത് സത്യമാണ്. ശരി, കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒത്തൊരുമിക്കുന്നു. അത് ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാകുന്നു. മനസമാധാനം, വചനത്തിലുള്ള വിശ്വാസം, സമാധാനം, ആനന്ദം, വിശ്വാസം, ദീർഘക്ഷമ, സൗമ്യത, ഇന്ദ്രിയ ജയം. വിശ്വാസം ഏത് തരത്തിലുള്ള വിശ്വാസമാണ്? ഈ സംഘടനത്തിൽ പോരാടുന്നതിനായി വിശ്വാസത്തെ ഏത് രീതിയിലാണ് ഉപയോഗിക്കാൻ പോകുന്നത്? നിങ്ങളുടെ വിശ്വാസത്തെ ഏതെങ്കിലും സിദ്ധാന്തത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യുക്തിവാദത്തിലോ അതുപോലെയുള്ള എന്തിലെങ്കിലുമാണോ ഉപയോഗിക്കാൻ പോകുന്നത്? അധികം ആൾക്കാരും ഈ സഭയിലേക്കല്ല വരുന്നത്. ഇതൊരു വലിയ സഭയല്ലേ എന്നതൊരു ന്യായമായ കാര്യമല്ലേ? അല്ല ശ്രീമാൻ, അതാകുന്നില്ല. ആ സഭ ബൈബിളിലെ സകല വചനത്തെ പ്രസംഗിക്കാതെ അതിലെ സകല വചനത്തോടും ആമേൻ പറയാതെയും എല്ലാ അടയാളങ്ങളും അത്ഭുതങ്ങളും അത് വിശ്വസിക്കാതെ അവരുടെ ഇടയിൽ തന്നെ അത് പ്രവർത്തിച്ച് കാണുകയും ചെയ്യുന്നില്ലെങ്കിൽ അതെത്ര വലുതായാലും എത്ര ചെറുതായാലും ഞാൻ അതിൽ നിന്ന് പുറത്തു കിടക്കും. വിശ്വാസം, സ്നേഹം, ആനന്ദം, സമാധാനം വചനത്തിൽ വിശ്വാസമാകുന്നു. അതുകൊണ്ട് സാത്താൻ അവന്റെ തോക്കുകൾ ഒരുക്കിക്കൊള്ളട്ടെ. നാം നങ്കൂരമിട്ടിരിക്കുന്നു. ആമേൻ. നാം വലിയ ആൾക്കാരെന്ന് അവകാശപ്പെടുന്നില്ല. ലോകത്തിന് മുമ്പിൽ നാം വലിയ ആൾക്കാരല്ല. നാം ഏറിയവരും കൃഷിക്കാരുമാകുന്നു. ലോകസമ്പത്തിനെ നാം കാര്യമാക്കുന്നില്ല. എന്റെ സ്നേഹിത, ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ താമസിക്കാൻ തുടങ്ങിയിരിക്കുന്നതിനാൽ ഞാൻ എളുപ്പമാകാൻ തുടങ്ങിയാണ്. ഇന്ന് രാത്രിയിലേക്ക് ശ്രദ്ധിക്കുക. 31 വർഷങ്ങളോളമായി ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 1930 ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയിരുന്നു. ഇതേ സന്ദേശം തന്നെ പ്രസംഗിച്ചിരുന്നിട്ട് ഒരിക്കലും അതിൽ നിന്ന് മാറിയിട്ടില്ല. കാരണം ഇത് സത്യമാകുന്നു. അതുമായിട്ട് തന്നെ നിന്നുകൊള്ളുക. ഇന്ന് രാത്രിയിൽ ഞാനൊരു മധ്യവയസ്കനായിട്ട് 53 വയസ്സായി വലിയപ്പനായിരിക്കുന്നു. പിൻസമയത്തെക്കാളും കൂടുതൽ ഞാൻ അവനെ സ്നേഹിക്കുന്നു. കാരണം ഞാൻ അവനെ കൂടുതൽ പരീക്ഷകളിലും പോരാട്ടങ്ങളിലും കണ്ടിരിക്കുന്നു. ഞാൻ അതുപോലെയുള്ള പ്രലോഭന സമയങ്ങളിൽ വന്നിട്ട് പെട്ടകത്തിൽ വെച്ച് നോഹ പറഞ്ഞതുപോലെ അതായിരിക്കുമെന്ന് പറയാനിടയായിട്ടുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക. ഓ ദേതോന്നനമേ, ദൈവമേ എന്തായിരിക്കും? അത് തന്നെയായിരിക്കും. അവിടെ തന്നെ നിന്നുകൊള്ളുക. അത് തന്നെയായിരിക്കും. സൂര്യൻ കടന്നുപോയി. അത് തന്നെയായിരിക്കും. സഹോദരൻ ബ്രഹാം, നിങ്ങൾക്കത് എങ്ങനെ അറിയാം? ദൈവം അപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. അത് തന്നെയായിരിക്കും. അത് തന്നെയാകേണ്ടിയിരിക്കുന്നു. ദൈവം അപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ പ്രാണനെ ഒരു വിശ്രമ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്നു. യേശുവിൽ ഞാൻ എന്നേക്കും സുരക്ഷിതനാകുന്നു. എപ്പോഴെന്ത് തന്നെ വന്നാലും പോയാലും അതേ രീതിയിൽ തന്നെ നമുക്കത് എടുക്കാം. ഇപ്പോൾ അവന് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ തലകളെ വണങ്ങാം. ഇന്ന് രാത്രിയിൽ അവനെ അറിയാതെയും ഇപ്രകാരം അവനിൽ നങ്കൂരമിടാതെയും ഇരുന്നിട്ട് ആരെങ്കിലും ഇവിടെയുണ്ടോ? ദൈവത്തിന്റെ വചനത്തോട് നിങ്ങളുടെ മഹത്തായ നിലപാട് ഇതുവരെയും എടുത്തിട്ടില്ലെങ്കിൽ സഹോദരൻ ബ്രഹാം, ഞാൻ എന്റെ കൈകളെ ഉയർത്തിയിട്ട് എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പറയുകയാണ്. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ദൈവത്തെ വിശ്വസിക്കുമെന്നുള്ള ഒരു നിലപാട് ഞാൻ ഒരിക്കലും എടുത്തിട്ടില്ല. ആരെന്ത് പറഞ്ഞാലും ചെയ്താലും ഇതൊരു കാര്യമല്ല. ഞാൻ അവന്റെ വചനത്തെ എടുക്കുകയും ഞാനിപ്പോഴും അവന്റെ വചനത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നു. സഹോദരൻ ബ്രഹാം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സംഘടനം തുടർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയും ഞാൻ ഇതുവരെയും എന്റെ നിലപാടെടുത്തിട്ടുമില്ല. ദൈവത്തിന്റെ പക്ഷത്തായി വചനത്തോടുകൂടെ ഞാൻ അത് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എത്ര പേർ അവരുടെ നിലപാടെടുത്ത് കഴിഞ്ഞിട്ട് കർത്താവിന്റെ വചനത്തിന് പിന്നിലായിരിക്കുന്നു. നിങ്ങളുടെ കൈകൾ ഉയർത്തിയിട്ട് ഞാൻ അത് ചെയ്തിരിക്കുന്നതിൽ അത്രയും നന്ദിയുള്ളവനാകുന്നു എന്ന് പറയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 100% ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. കൊച്ചുകുട്ടികൾ പോലും അവരുടെ കൈകൾ ഉയർത്തിയിരിക്കുന്നു. ഓഹോ, ഇത് വാസ്തവമല്ലെങ്കിൽ പിന്നെ എന്താണ്? ക്രിസ്തുയേശുവിൽ സ്വർഗീയ സ്ഥാനത്ത് വചനത്താൽ കോട്ട കെട്ടി ഉറപ്പിച്ചിരിക്കുന്നു. വചനത്താൽ കോട്ട കെട്ടി ഉറപ്പിച്ച് ആത്മാവിന്റെ സാന്നിധ്യത്തോടുകൂടി ആദ്യകാലങ്ങളിൽ ചെയ്തതുപോലെ തന്നെ നൈകരിക്കുകയും നമുക്ക് തെളിയിച്ചു തരികയുമാണ്. അതേ സുവിശേഷം, അതേ അടയാളത്തോടും, അതേ അത്ഭുതങ്ങളോടും കൂടി, അതേ ദൈവത്തിന്റെ അതേ വചനത്താൽ അതേ കാര്യത്തെ തന്നെ സംഭവികമാക്കുകയാണ്. ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയും ആത്മാവ് പ്രവചനപരവുമായിട്ട് അവരുടെ മേൽ വീഴുകയും പ്രവചിക്കുകയും ചെയ്യുന്നു. ഒരുവൻ എഴുന്നേൽക്കുകയും അവന്റെ മേൽ വീഴുകയും അന്യഭാഷ സംസാരിക്കുകയും ചെയ്യുന്നു. അവർ അന്യഭാഷ സംസാരിക്കും, മറ്റുള്ളവർ മൗനമായിരുന്നിട്ട് ഒരുവൻ അത് വ്യാഖ്യാനിക്കും. ഇതിപ്രകാരം സംഭവിക്കും. ഹോ, നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ മഹത്തായ ശക്തി നമ്മുടെ ജീവിതത്തെ പാപഭരിതമായ ജീവിതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് ക്രിസ്തുയേശുവിൽ നമ്മെ പുതിയ സൃഷ്ടികളാക്കുന്നു. കർത്താവിന് നാം എത്രമാത്രം നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഇവിടെ ക്ലാർക്സ്വില്ലയിൽ പരദേശികളായ ഈ ഒരു കൂട്ടം നിന്റെ മക്കളോടൊപ്പം ഒത്തൊരുമിച്ച് കൂടിയിരിക്കുന്നത് എത്ര നന്നായിരിക്കുന്നു. ഈ സഭ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണുകയും ഇവിടുത്തെ പാസ്റ്ററിനെയും ഈ ജനങ്ങളുടെ മധ്യേ ഒരൊറ്റ അവിശ്വാസി പോലുമില്ലാതെ എല്ലാവരും സങ്കേത സ്ഥാനത്തായിട്ട് പോകുന്നത് കാണുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. ഓ പിതാവേ, അതിനുവേണ്ടി ഞങ്ങൾ അങ്ങയോട് എത്രമാത്രം നന്ദിയുള്ളവരാകുന്നു. ഒരു കൃഷ്ണമൃഗത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഒരുവട്ടം അതിന്റെ സങ്കേതത്തിൽ നിന്നും അത് പുറത്തായിട്ട് വേട്ടപ്പട്ടികൾ അതിന്റെ പിന്നാലെയായിരിക്കുകയും അത് ജീവന് വേണ്ടി ഓടുകയുമായിരുന്നു. അതിന്റെ സങ്കേതത്തിന്റെ വേലിയുടെ അടുക്കലെത്തിയിട്ട് അത് വേലി ചാടി അകത്ത് കടക്കുകയും അത്രമാത്രം സന്തോഷിക്കുകയും ചെയ്തു. എന്നിട്ട് അത് തിരിഞ്ഞു നിന്ന് ഈ വേട്ടപ്പട്ടികളെ നോക്കി മൂക്ക് ചീറ്റാൻ തുടങ്ങി. കാരണം അവൻ സുരക്ഷിതനായിരുന്നു. അവയ്ക്ക് വേലി ചാടാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അതുപോലെ അവ ഉണ്ടാക്കപ്പെട്ടിരുന്നില്ല. അവ വേലിയിൽ തൊട്ടാൽ വൈദ്യുത ശക്തിയാൽ അവ തട്ടി പുറത്താക്കപ്പെട്ടിരിക്കും. കർത്താവേ, അതുപോലെ ഞങ്ങളുമാകുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ വേലിക്കുള്ളിൽ നമ്മായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വൈദ്യുത ശക്തി ശത്രുവിനെ ദൂരത്താക്കി നിർത്തുന്നു. അവന് വേലി ചാടാൻ കഴിയില്ല. അവൻ ആ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. പിതാവേ, അവിടുന്ന് ഞങ്ങളെ ആ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ക്രിസ്തുയേശുവിലുള്ള ഞങ്ങളുടെ സുരക്ഷയിലേക്ക് കർത്താവെ ചാടിക്കയറാൻ കഴിയുമല്ലോ. കർത്താവ്, ഞങ്ങൾ അത്രമാത്രം സന്തോഷമുള്ളവരാകുന്നു. എന്നേക്കും സുരക്ഷിതരാകുന്നു. ഈ ചെറിയ സഭയെയും അതിന്റെ പാസ്റ്ററെയും അതിലെ പ്രിയമേറിയവരെയും നീ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. എല്ലാ സേവകരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിലയേറിയവനും ഏറ്റവും ശ്രേഷ്ഠനുമായ സഹോദരൻ നെവിലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നലെ അവനെ കാറിൽ കൊണ്ടു ചെന്നിടിച്ചിട്ട് അവനെ രംഗത്തു നിന്നും വലിക്കാൻ ചാത്താൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ അവൻ എന്തോ മോശമായത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നു. ദൈവമേ, അവൻ കഴിഞ്ഞ ദിവസം ഇവിടെ താഴെയുള്ള റൈഫിൾ റേഞ്ചിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ നീ ആ രംഗത്തുണ്ടായിരുന്നു. സഹോദരൻ വില്ലാർഡ് ക്രേസിനെ കൊണ്ട് തൂണിൽ എടുപ്പിച്ചെടുക്കാൻ അവന് ശ്രമിച്ചിരുന്നു. എന്നാൽ നീ ആ രംഗത്തുണ്ടായിരുന്നു. ഓ, നിന്നെ അറിയുന്നത് എത്ര നന്നായിരിക്കുന്നു. അത് ഒരു കവി പ്രകാരം പാടിയതുപോലെയാണ്. യേശുവിൽ വിശ്വസിക്കുന്നത് എത്ര മാധുര്യം. അവന്റെ വചനത്തിൽ അവനെ എടുക്കുക മാത്രം, അവന്റെ വാഗ്ദത്തത്തിൽ വിശ്രമിക്കുക മാത്രം, യഹോവായി പ്രകാരം അരുളിച്ചെയ്യുന്നു എന്നറിയുക മാത്രം. ഇതിനുവേണ്ടി ഞങ്ങൾ അങ്ങേക്ക് എത്ര നന്ദിയുള്ളവരാകുന്നു. ഞങ്ങളുടെ ആത്മാക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ ഇടയിലുള്ള രോഗികളെ സൗഖ്യമാക്കണമേ. ഈ മർത്യ ശരീരങ്ങൾ ബലഹീനമേറിയതും രോഗത്തിന്റെ സംഘടനത്തിനടിയിലായി ആടിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നതിനായി ഞങ്ങളെ ആരോഗ്യമുള്ളവരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ വർഷങ്ങളോളം സന്തോഷമായി ഞങ്ങളെ ജീവിക്കാനിടയാക്കണമേ. ഞങ്ങളെല്ലാവരും ഉൽപ്രാപണത്തിനായി തയ്യാറായിരിക്കുകയും ക്രിസ്തുയേശുവിൽ എല്ലാവരും സുരക്ഷയുടെ പെട്ടകത്തിൽ ഒരേ ആത്മാവിൽ മാളികത്തട്ടിൽ സ്നാനപ്പെട്ടിട്ട് അവിടെ സുവിശേഷ വെളിച്ചം അകത്തേക്ക് വീശുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയുകയും എല്ലാ വചനത്തെയും ആമേൻ കൊണ്ട് ഊന്നി പറയുകയും ചെയ്യുന്നു. കർത്താവ്, ഇത് അനുവദിച്ചു തരണമേ. അവരെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ. കർത്താവ്, നിന്റെ കിരീടത്തിൽ വജ്രങ്ങളായി ഞാൻ അവരെ അവകാശപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ എന്നെ മുൻ സ്നേഹിച്ചതാൽ എൻ രക്ഷയും വിലയ്ക്ക് വാങ്ങി കാൽവരിയിലെ മരത്തിൽ. ഇപ്പോൾ നാം അറിയുന്നത് പോലെ വചനം പലപ്പോഴും വെട്ടുന്ന രീതിയിലായിട്ട് ആ രീതിയിൽ നാം അത് ഇഷ്ടപ്പെടുന്നു. ദൈവത്തിന്റെ വചനം എബ്രായർ 4 ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ വാളെന്ന് പറയുന്നു. അതെല്ലാത്തിനെയും വെട്ടുന്നു, ഇരുവായ്ത്തലയായിട്ട് വരികയും പോകുകയുമാണ്. അതും കൂടാതെ അത് കൂടുതൽ ശക്തിയേറിയതും ചൈതന്യമുള്ളതുമായിട്ട് സദ്യമജ്ജകളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. എന്താകുന്നു ഇത്? വചനമാകുന്നു. വചനം ഇപ്പോൾ ശരിക്കും വെട്ടുന്ന ഒരു കട്ടിയുള്ള സന്ദേശത്തിന് ശേഷം നിങ്ങൾ ഇത് ആനന്ദിച്ചുവോ? അതെ ശ്രീമാൻ, സംഘടനമാകുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കോട്ടകെട്ടി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതിൽ സന്തോഷിക്കുന്നില്ലേ? അത് സഭയിൽ വിശ്വാസവും ശക്തിയും ആശയും വർദ്ധിപ്പിക്കുന്നു. ഓ, ക്രിസ്തുവായ ഉറച്ച പാതയിൽ ഞാൻ നിൽക്കുന്നു, ബാക്കിയുള്ളതെല്ലാം മുങ്ങുന്ന മണ്ണാകുന്നു. ഇപ്പോൾ 2-3 നിമിഷത്തേക്ക് നമുക്ക് അവനെ ആരാധിക്കാം. നിങ്ങളത് ചെയ്യുമോ? നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മളുടെ കൈകൾ ഉയർത്താം. പ്രിയ സഹോദരി, ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന പാട്ടിന്റെ രാഗത്തെ നിങ്ങളതിൽ കൊടുക്കുമോ? ഞാനതെടുക്കുന്നതാണ്. ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഇപ്പോൾ നിങ്ങളെ തന്നെ മറന്ന് ആരാധിക്കുക. അവൻ എന്നെ മുൻ സ്നേഹിച്ചതാൽ വിലയ്ക്ക് വാങ്ങിയ രക്ഷയെ കാൽവരി മരത്തിൽ. ഇപ്പോൾ നാം തമ്മിൽ തമ്മിൽ നോക്കിയിട്ട് ഒരാൾ മറ്റൊരാളുടെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറയാം. ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ എന്നെ മുൻ സ്നേഹിച്ചതാൽ വിലയ്ക്ക് വാങ്ങിയ രക്ഷയെ കാൽവരി മരത്തിൽ. കാൽവരി എന്തായിരുന്നു? അതവന്റെ കാദേശ് ബർണിയായിരുന്നു. അവൻ എന്താണ് അവിടെ ചെയ്തത്? അവൻ അവിടേക്ക് ചെന്നിട്ട് പറഞ്ഞു, മരണശേഷം മനുഷ്യൻ ജീവിക്കും, ഞാൻ നിങ്ങൾക്കത് തെളിയിച്ചു തരാം. അവൻ കാദേശ് ബർണിയയിലേക്ക് ചെന്ന് നമ്മളുടെ എല്ലാവരുടെയും ന്യായവിധി അവന്റെ മേലെടുത്തു. കാൽവരി നമ്മുടെ പാപങ്ങൾക്കായി മരിക്കുകയും മൃത്യുവിന്റെ നദിയെ മറികടക്കുകയും ചെയ്തു. അതിന്റെ 3-ാം ദിവസം അവൻ തിരികെ വന്നു. കല്ല് മലയടിവാരത്തിലേക്ക് ഉരുണ്ടു മാറിപ്പോകുകയും അവൻ ജീവിക്കുന്നവനായി പുറത്തു വരികയും ചെയ്തു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ ഭൂതമാകുന്നു. അവൻ പറഞ്ഞു, എന്നെ തൊട്ടുനോക്കുവിൻ, എന്നിൽ കാണുന്നതുപോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയുമില്ലല്ലോ. അവൻ അവരോട്, തിന്നുവാൻ വല്ലതും നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ പക്കൽ തേനും അപ്പവും കുറച്ച് വറുത്ത മീനുമുണ്ട് എന്ന് പറഞ്ഞതായി ഞാൻ കരുതുന്നു. നമുക്കത് മുറിച്ചെടുക്കാം. എന്നിട്ട് അവൻ വാങ്ങി അത് തിന്നു. ഞാൻ തിന്നുന്നതുപോലെ ഭൂതം തിന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഇപ്പോൾ നിങ്ങൾ എരിശിലമിലേക്ക് ചെന്ന് അവിടെ നിന്നും സുവിശേഷം അറിയിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ പുനരുത്ഥാനത്തിന്റെ ആദ്യ ഫലങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതാണ്. കാരണം ഞാൻ നിങ്ങളെ വചനത്തിലുള്ള അവിശ്വാസത്തിൽ നിന്ന് ഉയർത്തിയിട്ട് നിങ്ങൾക്കിതിൽ വിശ്വാസമുണ്ടായിട്ട് ഇത് വിശ്വസിക്കുന്നവരാക്കും. അപ്പോൾ നിങ്ങൾ പാപത്തിനും സകല അവിശ്വാസത്തിനും മേലെയായിരിക്കും. അപ്രകാരമായിട്ട് ചിലർ 1-ാം യാമത്തിലും 2-ാം യാമത്തിലും ഉറങ്ങിപ്പോകുകയും ഓർക്കുക. 7-ാം യാമത്തിൽ നിങ്ങളത് ഓർക്കുന്നുണ്ടോ? അവൻ വന്നത് 7-ാം യാമത്തിലാകുന്നു. 7-ാം യാമം എന്താകുന്നു? 7-ാമത്തെ ദൂതന്റെ സന്ദേശമാകുന്നു. 1-ാം യാമത്തിൽ അവർ ഉറങ്ങിപ്പോയി. 2-ാം യാമം 3, 4, 5, 6 അങ്ങനെ തുയതിരയിൽ കൂടിയും മറ്റുള്ള എല്ലാ കാലഘട്ടങ്ങളിൽ കൂടി ലാവുദിക്യ യാമത്തിലെത്തുന്നു. എന്നാൽ 7-ാമത്തെ യാമത്തിൽ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീന നാർപ്പുവിളി ഉണ്ടായി. എന്ത് സംഭവിച്ചു? അവർ എഴുന്നേറ്റ് വിളക്കിന്റെ തിരിവെടുപ്പാക്കി. ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു. നിങ്ങൾ അവസാനത്തെത്തിയിരിക്കുന്നുവോ? നിങ്ങൾക്കത് എടുക്കാൻ കഴിയുമോ? അത്രയും കൂടിയേ ഉള്ളോ? അത്രയും ടേപ്പ് കൂടിയേ ഉള്ളോ? നിങ്ങൾ തീരാറായിരിക്കുന്നുവോ? ടേപ്പ് ഏകദേശത്തോളം അവസാനിച്ചിരിക്കുന്നുവോ? കാൽവരിയിലെ മരത്തിൽ, ഓ സഹോദരി റൂത്ത്, അത് അടച്ചു കളയുന്നതിനായി ഞാൻ അർത്ഥമാക്കിയിരുന്നില്ല. ഞാൻ ഈ മനോഹരമായ പാട്ടുകൾ പുറത്താക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതിയിരുന്നു. അത് ടേപ്പിലാക്കി കിട്ടുന്നതിന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാനത് ചെയ്യാൻ ശ്രമിക്കുകയും ഈ പാട്ടുകളെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് തീർന്നുപോയിരിക്കുന്നു. നിങ്ങളത് ഇഷ്ടപ്പെടുന്നില്ലേ? നിങ്ങൾക്കറിയാമോ, എനിക്ക് നല്ല പഴയ പെന്തിക്കോസ്ത് പാട്ടുകൾ ഇഷ്ടമാണ്. എന്നാൽ ഞാൻ എല്ലായ്പ്പോഴും പറയും, ഒരമിത പരിശീലനം ചെയ്യപ്പെട്ട് ശ്വാസം പിടിച്ചടക്കി മുഖം നീലിക്കുന്ന മാതിരിയായിട്ടുള്ള ചില കരയുന്ന ശബ്ദം ഞാൻ വെറുക്കുന്നു. അവർ പാടുകയല്ല, അവരെന്തോ ഒരു ശബ്ദമുണ്ടാക്കിയാണ്. ആമേൻ 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 എന്ന മാതിരിയുള്ള ആ ഹൃദയത്തിനുള്ളിൽ നിന്നുള്ള പഴയ പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഞാനിത് ഇഷ്ടപ്പെടുന്നു. പിതാവിലുള്ള വിശ്വാസം, പുത്രനിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം, ഇത് മൂന്നും ഒന്നാകുന്നു. പിശാചുക്കൾ വിറയ്ക്കും, പാപികൾ ഉണരും, യഹോവയിലുള്ള വിശ്വാസം എന്തും കുലുക്കും. ആമേൻ. സാത്താന്റെ ഈ രാജ്യത്തെ തകർത്ത് നിലത്താക്കും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന വചനങ്ങളെ വലുതായി പൊട്ടിച്ച് അവന്റെ മേൽ തിരിച്ചുവിടുക. ദൈവത്തിന്റെ വചനത്തിന്റെ ആറ്റം ബോംബ് പറന്നിയെന്ന് സാത്താന്റെ സാമ്രാജ്യത്തെ തുണ്ടുതുണ്ടാക്കിക്കളയും. ആമേൻ. അപ്പോൾ ക്രിസ്തീയ പടയാളികളെ യുദ്ധത്തിനായി മുമ്പോട്ട് അണിനിരന്നു കൊള്ളുവീൻ. അത് ശരിയാണ്. ഇപ്പോൾ നമുക്ക് വീണ്ടും പാടാം. എല്ലാവരും ഏറ്റവും ശബ്ദമുയർത്തി, കണ്ണുകൾ അടച്ച് കൈകൾ ഉയർത്തി, ഞാൻ അവനെ സ്നേഹിക്കുന്നുവെന്ന് പാടാം. ശരി പ്രിയ സഹോദരി, ശരി. ഞാനവനെ സ്നേഹിക്കുന്നു, ഞാനവനെ സ്നേഹിക്കുന്നു. അവൻ എന്നെ മുൻ സ്നേഹിച്ചതാൽ വിലയ്ക്ക് വാങ്ങിയ രക്ഷയെ കാൽവരി മരത്തിൽ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിനക്ക് യോജിച്ചതുപോലെ ഞങ്ങളോട് ചെയ്യുക. കർത്താവേ, നീ ഞങ്ങളെ ഞങ്ങളുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവർക്കും എവിടേക്ക് ഞങ്ങൾ നയിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഈ വെളിച്ചം കൊണ്ട് ചെല്ലുന്നതിനായി ഉപയോഗിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ട് വിലയേറിയ കട്ടകളെ കൊണ്ടുവരാനിടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പമായിട്ട് കൂട്ടായ്മ നടത്തുന്നതിനുള്ള സമയത്തിനായി സന്തോഷമുണ്ടായിരിക്കുന്നു. ഞാൻ പ്രസംഗപീഠത്തെ നിങ്ങളുടെ പ്രേമേറിയ പാസ്റ്ററായ സഹോദരൻ ജൂനിക്ക് കൊടുക്കുന്നു. ശരി സഹോദരൻ ജൂനി.